Thank you, brother.
Sure be really a privilege to have Brother Branham come so often to Phoenix. I think he comes to Phoenix more than anywhere. And we want him to keep coming just as long as I'm
Nandi,
around
here.
Anyway,
Nandi. താങ്കൾക്ക് നന്ദി. സൗരൻ വില്യംസ്, പ്രഭാതവന്ദന സുഹൃത്തുക്കളെ, ഞാൻ ഇത് ഷക്കേരിയന്റെ കുടുംബത്തിൽ നിന്നുമാണ്. അതിനെക്കുറിച്ച് സഹോദരനും സഹോദരി വില്യംസിനും ഇവിടെയുള്ള മറ്റനേകർക്കും അറിയാം. ഞാനത് അവൾക്ക് സുഖമില്ലാതാകുന്നതിന് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ദർശനത്താൽ കാണുകയും അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം നാം ഇവിടെ ആയിരിക്കുമ്പോൾ, അത് ജനുവരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കൺവെൻഷനിൽ വെച്ച് ആ സമയത്താണ് ആ പുരോഹിതൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേരിപ്പോൾ മറന്നുപോയി, അവിടെയായിരുന്നു. സ്റ്റാൻലി, കത്തോലിക്ക സഭയിൽപ്പെട്ട ബിഷപ്പ് സ്റ്റാൻലി ബൈബിൾ എന്റെ അടുക്കലേ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്തു പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അനേക പ്രവചനങ്ങളുണ്ടായിരുന്നു. എന്റെ മകളെ, നീ സൗഖ്യമായിരിക്കുന്നു, ദർശനമാണ് അത് പറഞ്ഞതെന്നും അവൾ സുഖം പ്രാപിക്കില്ലെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്ന് രാവിലെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അവൾ മരിക്കാൻ പോവുകയായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ 2-3 മണിയായപ്പോൾ ഡേമോസിനോട് എനിക്ക് പറയാൻ സാധിച്ചില്ല. എന്നിരുന്നാലും അവിടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന അവളുടെ ചുറ്റമ്മയോട് ഞാനത് പറഞ്ഞിരുന്നു. അവർ അപ്പോൾ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവൾ സുഖം പ്രാപിക്കാൻ പോകുന്നില്ല. ശ്രീമതി ഷക്കേരിയൻ പറഞ്ഞു, കൊള്ളാം, എല്ലാവരും പ്രവചിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സ്വാഭാവികമായും ഞാനും സ്വയം, ഞാൻ പറഞ്ഞു തെറ്റാകാം, എന്നാൽ ഞാനത് പറഞ്ഞിരുന്നു. അവൾ സൗഖ്യപ്പെടില്ല. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ജീവന് വേണ്ടി അവൾ ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം അവൾ കിടക്കയിലേക്ക് പോയി. അവൾ തന്റെ കൈ ഉയർത്തി എന്നോട് ഇങ്ങനെ അലറി വിളിക്കുന്നു. എനിക്ക് അവളുടെ അടുത്തെത്താൻ പോലും കഴിയുന്നില്ല. പിന്നെ അവൾ മരിക്കുന്നു ഞാൻ കണ്ടു. ഞാനത് അനേകരോട് പറഞ്ഞിരുന്നു. പിന്നെയും ഞാൻ നോക്കുമ്പോൾ അവിടെ എന്തോ കണ്ടു, ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അത് 2 മണിക്കും 3 മണിക്കും ഇടയിലായി അതിന്റെ സമയം കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബിഷപ്പ് പറഞ്ഞു, ശരി, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ നോക്കിക്കാണും. അതങ്ങനെ തന്നെ സംഭവിച്ചു. തീർച്ചയായും ഞങ്ങൾക്കും സങ്കടമുണ്ട്. സഹോദരി ഫ്ലോറൻസ് ഷക്കേരിയനിലൂടെ സഭയ്ക്കൊരു ശ്രേഷ്ഠ വ്യക്തിയെ നഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ ഒരു ശ്രേഷ്ഠ ഗായികയായിരുന്നു. അവൾ ആത്മാവിൽ നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. ഞാൻ അവളുടെ അമ്മയോടൊപ്പം ആയിരുന്നിട്ടുണ്ട്. ഞാൻ പടിഞ്ഞാറേ തീരത്ത് യോഗം നടത്തുമ്പോൾ അവിടെ ആദ്യ പ്രാവശ്യം മനം തിരിഞ്ഞു വന്ന കൂട്ടരോടൊപ്പം അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൾക്ക് സൗഖ്യം പ്രാപിച്ചിരുന്നു. ഡോക്ടർമാർ, അവൾ അബോധാവസ്ഥയിലായിരിക്കുകയും ശരീരമാകെ വിയർത്തുമിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശാന്തമായി പ്രാർത്ഥിക്കണം, അധികം ശബ്ദമുണ്ടാക്കരുത്, ആ സ്ത്രീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതെ സർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെയും അതെന്നോട് തുടർന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ, അതെ, അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം പോലും എന്റെ വായ് തുറക്കാനുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് മുന്നോട്ട് പോയി മുകളിലേക്ക് കയറി അവളെ ചെന്ന് കാണാൻ സഹോദരൻ ഡേമോസ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പടി കയറി മുകളിലേക്ക് പോയി. ഫ്ലോറൻസെ നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അന്നവൾ ഒരു സുന്ദരിയായ കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവിടേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നു, അവൾ വീണ്ടും എഴുന്നേൽക്കാൻ പോകുന്നു എന്ന് അവളോട് പറഞ്ഞു. അവൾ എഴുന്നേറ്റു. കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചു. ഇപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്നു. നാം അതറിയുന്നു. നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്രകാരമാണെന്ന് വിശ്വസിക്കുന്നു. അതേ വിധത്തിൽ തന്നെ നാം കടന്നു പോവുകയും ചെയ്യും. ഒന്നൊന്നായി നാം ഓരോരുത്തരും ആ പ്രവേശന കവാടം കടക്കും. അതുകൊണ്ടാണ് നാം ഈ ക്രിസ്ത്യൻ വാണിജ്യക്കാരുടെ കൂട്ടായ്മയിൽ ഈ കാര്യങ്ങളെ സംസാരിക്കാനും അവർക്കായി തയ്യാറെടുപ്പ് നടത്താനും ഇന്ന് രാവിലെ നേരം ഇവിടെയായിരിക്കുന്നത്. കാരണം അവർ വരും എന്ന് തീർച്ചയായും നമുക്കറിയാം. ഇപ്പോൾ സഹോദരി ഫ്ലോറൻസെ ഒരു ചെറുപ്പക്കാരി സ്ത്രീയും 42 വയസ്സ് പ്രായവുമാകുന്നു. സഹോദരൻ വില്യംസ് ഇപ്പോൾ എന്നോട് പറഞ്ഞു, വളരെ ചെറുപ്പം, എന്നാൽ മുന്നമേ തന്നെ അവൾക്ക് ഈ രോഗമുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നു. കാരണം ഞാൻ അവളെപ്പറ്റി ഒരു ദർശനം കണ്ടിട്ട് അതിന്റെ പരിണിതഫലം എന്തായിരിക്കും എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം അത് സംഭവിക്കുകയും ചെയ്തു. അതിനെപ്പറ്റിയെല്ലാം ദൈവം അറിയുന്നു. അവൾ പോകുന്നതിന് മുമ്പായി അവൾ യേശുവിനെ മുറിയിൽ വെച്ച് കണ്ടിരുന്നു. ഇനി നാം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം നാം അത് വളരെയധികം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മെല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഷക്കേരിന്റെ രൂപത്തിലായി ഒരു ജീവൻ നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നാം സഹോദരൻ ഡേമോസിനും സഹോദരി റോസിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർക്കൂ, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു കഠിനമായ ആഘാതമുണ്ടായിട്ട് അത് അദ്ദേഹത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങളായിരിക്കുന്നു. എന്നാൽ പിന്നെ അതേ കുറവ്, 10 മാസത്തിൽ കുറവ് സഹോദരി സഹോദരി എട്നായ്ക്കും കൂടെ. അതുകൊണ്ട് സഹോദരൻ ഡേമോസിനോട് എങ്ങനെയാണ് സഹതാപം കാണിക്കേണ്ടതെന്നോ എനിക്കറിയാം. കുറച്ച് ദിവസങ്ങൾ വ്യത്യാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു പിതാവും സഹോദരനും ഭാര്യയും ഒരു കുഞ്ഞും വേർപെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ നേരം അദ്ദേഹത്തിന്റെ വികാരം എന്താണെന്നോ എനിക്ക് മനസ്സിലാകും. അവരുടെ അവസ്ഥയിൽ നിങ്ങൾ നിന്നാൽ മാത്രമേ അതെങ്ങനെയാണ് സഹതാപം കാണിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. അത് ഞാൻ തന്നെ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണം. എന്റെ കൈ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്ന ഒരു ഉപകരണത്തിൽ മുട്ടിപ്പോയി. ഞാൻ എന്നോട് ക്ഷമിക്കണം. അതാണ് ആ വലിയ ഉച്ച ഉണ്ടാക്കിയത്, അറിയാതെ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് നമുക്ക് അല്പനേരം എഴുന്നേറ്റ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ തലകളെ കുമ്പിടാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ അയച്ചതിന് അങ്ങയെ ആരാധിക്കാനും അങ്ങയ്ക്ക് പുകഴ്ചയും നന്ദിയും അർപ്പിക്കാനുമായി ഇന്ന് രാവിലെ നേരം ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഈ ജീവിതം കഴിയുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെ എന്നേക്കും ജീവിക്കുക എന്നത് തീർച്ചയല്ലാതെ കാണപ്പെടുന്നു. മാത്രമല്ല പിതാവേ, ഈ ശരീരങ്ങൾ കടന്നു പോകാനിരിക്കുന്ന നികൃഷ്ടമായ അവസ്ഥകളെയും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്നേക്കുമായി വസിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. മരണത്തിന്റെ താഴ്വരയിലൂടെ അവിടുന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നു. പിതാവേ, ഒരു വർഷം പോലും തികയില്ല, നിന്റെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തി, അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. സഹോദരി ഫ്ലോറൻസ് ഷെക്കേറിയനായി ഇന്ന് രാവിലെ നേരം ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. വളരെ മുന്നമേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് അങ്ങ് ഞങ്ങളോട് പറയുകയും അതിനാൽ അത് ഞങ്ങൾക്കൊരു വലിയ ആഘാതമായി തോന്നുന്നുമില്ല. നീ പറയുന്നതെന്തും സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ വചനവും ഇങ്ങനെ പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. കർത്താവേ, അതും സത്യം തന്നെ എന്ന് ഞങ്ങൾ അറിയുന്നു. ആ താഴ്വരയിലൂടെ ഞങ്ങൾ എല്ലാവരും കടന്നു വരേണ്ടതുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ അവൾക്ക് നൽകിയിരുന്ന ജീവനായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. അതിപ്പോൾ അവൾ ഈ ദുരിതപൂർണമായ ക്രിമികീടങ്ങൾ വസിക്കുന്ന വീട്ടിൽ നിന്നും ഒരിക്കലും രോഗം ബാധിക്കാത്ത മഹത്വമേറിയ ശരീരത്തിലേക്ക് ഇന്ന് രാവിലെ നേരം കടന്നിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ വിശ്വസിക്കുന്നു. അവളുടെ പാട്ടുപാടാനുള്ള കഴിവും അവൾക്കുള്ള ശബ്ദവും അവളുടെ ആത്മാവും ക്രിസ്തുവിൽ അതിധന്യമായി കൃപയിലായിരിക്കട്ടെ. അതിനാൽ അവൾക്ക് ഇന്ന് രാവിലെ നേരം തിരികെ വരാനായാലും എങ്ങനെയും അവൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനായി അവൾ വീണ്ടും ഈ എല്ലാ പ്രക്രിയയിലൂടെയും പോകേണ്ടി വരും. അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അവൾ അവളുടെ അമ്മയോടും ഡാഡിയോടും കൂടെ ആയിരിക്കുന്നു. അവരുടെ കുഞ്ഞിനെ അവർ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു. അതിനാൽ അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹോദരൻ ഷെക്കേറിയൻ, ഞങ്ങളുടെ സ്നേഹമേറിയ പ്രിയ സഹോദരൻ, അവനെ ജീവിക്കേണ്ട ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് ഈ അവസാന ദിവസങ്ങളിൽ കടന്നു പോകേണ്ടതായ യാതനകളിൽ അവനെങ്ങനെ കടക്കണമെന്നുള്ളതിന് സാന്ത്വനം നൽകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ വയസ്സായിക്കൊണ്ടിരിക്കുന്നതും അവന്റെ മുടി കൊഴിയുന്നതും അവന്റെ തോൾ കുനിയുന്നത് കാണുകയും ചെയ്യുന്നു. എന്നിട്ടും ദൈവത്തിന്റെ വയലിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നു. ദൈവമേ, അവനെന്ന് ബലം നൽകിയാലും ദൈവമേ, നീ അത് അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ യാത്രയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്കും പോകേണ്ടതുണ്ടെന്ന് ഓർക്കാനിടയാകട്ടെ. കർത്താവായ യേശുവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ വേളയിൽ ഈ കാര്യം പുതുതായി ഞങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അതെങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ തന്നെ പരിശോധിക്കാനിടയായിട്ട് ഞങ്ങളുടെ സ്വന്തം ജീവിതങ്ങളെ പരിശോധിച്ചു നോക്കി ഞങ്ങൾ വിശ്വാസത്താലും രക്തത്തിന് കീഴിലുമായിരിക്കുന്നുവോ എന്ന് നോക്കുവാനിടയാകട്ടെ. ഇതനുവദിക്കണം കർത്താവേ. ഇന്നത്തെ ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഞാൻ ജനങ്ങൾക്കായി ഒരു സന്ദേശം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ, നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ബലപ്പെടുത്തണമേ, കാരണം എനിക്കത് ആവശ്യമായിരിക്കുന്നു. നീ അത് അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പറയാനിടയായാൽ അത് നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് ആയിരിക്കട്ടെ. അവരുടെ മുന്നിലിട്ടിരിക്കുന്ന മണിക്കൂറിന്റെ സമയത്ത് സന്ധിക്കാൻ കഴിയാത്തവരായി ഞങ്ങളുടെ ശബ്ദത്തിന് കീഴിൽ ഇന്ന് രാവിലെ നേരം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുവിനെ അവരെ സമർപ്പിക്കാൻ പറ്റിയ സമയം ഇതായിരിക്കട്ടെ. ഇതെല്ലാം ഞങ്ങൾ അവന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾ ഇരുന്നാലും എല്ലാവർക്കും ശരിയായി കേൾക്കാൻ കഴിയുന്നോ എന്ന് ഇവിടെയിരിക്കുന്ന സഹോദരൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം രണ്ട് മൈക്കുകൾ ഓൺ ചെയ്തിരിക്കുന്നു. ഇത് മതിയാകുമോ? നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാനാകുന്നു എങ്കിൽ കൈ ഉയർത്തിക്കാട്ടൂ. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നോ? നിങ്ങളുടെ കൈ ഉയർത്തിയാലും ശരി. ഇന്ന് രാവിലെ നേരം എല്ലാവർക്കും ഇരിപ്പിട സൗകര്യത്തോടുകൂടിയ മുറിയില്ലാത്തതിനാൽ ഞാൻ ഖേദിക്കുന്നു. നാം അവനെ സേവിക്കുന്നതിനായി നമുക്ക് അവന്റെ കൃപയും വായിക്കുവാൻ പോകുന്ന വചനത്തെ കർത്താവായ ദൈവം മാനിച്ച് നമുക്കൊരു തിരുവെഴുത്ത് വായിക്കാനുള്ള സമയം അത്രയും മതിയാകുമെന്നും എനിക്കിവിടെ വളരെയേറെ സമയം നിൽക്കേണ്ടി വരികയില്ലെന്നും പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച ട്യൂസണിലെ ഗ്രാൻഡ്വേ അസംബ്ലീസ് ഓഫ് ഗോഡിൽ വെച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് രാവിലെ നേരം ബില്ലി പോൾ എന്നോട് പറഞ്ഞിരുന്നു. ട്യൂസണിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ ഈ ആഴ്ചയിൽ കാണാൻ കഴിഞ്ഞേക്കില്ല. അടുത്ത ഞായറാഴ്ച ഞാൻ ഗ്രാൻഡ്വേ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഉണ്ടാകും. ഞങ്ങളിപ്പോൾ കിഴക്കെന്ന് വന്നതേയുള്ളൂ. അവിടെ മലകളിലുള്ള ജനങ്ങൾ അധികം ദയ കാണിച്ചതിനാൽ അല്പം അധികം കഴിച്ചിട്ട് ഞാൻ അല്പം ക്ഷീണിതരായിരിക്കുന്നു. എനിക്ക് സുഖമല്ലാതിരിക്കുകയും ഈ ആഴ്ചയിൽ നന്നായി അനുഭവപ്പെടുന്നതുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്കൾ എന്താ പറഞ്ഞത്? സഹോദരൻ കാൾ വില്യംസ് തന്റെ നർമ്മബോധത്തിൽ അദ്ദേഹം പറയുന്നു, വളരെ കൂടുതൽ ഒപ്പോസങ്ങൾ, അത് നമുക്ക് ഇപ്പോഴാണ് ആവശ്യമായിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ കാൾ, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ വളരെയേറെ അണ്ണാനുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നേരം നിങ്ങളിൽ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഞാൻ പ്രകീർത്തിക്കും. കാരണം എനിക്കത് അത്യാവശ്യമായിരിക്കുന്നു. ഇപ്പോൾ നാം വളരെ വേഗം തന്നെ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇവിടെ നിങ്ങളെ അധിക നേരം പിടിച്ചിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാവിലെയുള്ള പ്രസംഗം രാജ്യമെമ്പാടും കിഴക്കേ തീരം മുതൽ പടിഞ്ഞാറേ തീരം വരെയും വടക്ക് മുതൽ തെക്ക് വരെയും ടെലിഫോൺ ഹൂക്കപ്പിലൂടെ കേൾക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ കൂടാരത്തിൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അനേക കൂട്ടായ്മകളിൽ ഈ വിധത്തിലെ സൌകര്യങ്ങളുണ്ട്. ഫിനിക്സിലേക്കും ഇത് ഹൂക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എവിടെയെല്ലാം ഇപ്പോൾ യോഗ നടക്കുന്നുവോ അവിടേക്ക് നേരെ ഇതിലൂടെ കടന്നുപോകുന്നു. അവർ വീടുകളിലും ആലയങ്ങളിലും അങ്ങനെയും മറ്റുമെല്ലാമായിട്ട് അവരാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ കൂടി വന്നിട്ട് ഇത് കേൾക്കുന്നു. ഇത് ഏതൊരു നല്ല മെച്ചമേറിയ പ്രക്ഷേപണത്തെക്കാളും നല്ലതെന്ന് അവർ പറയുന്നു. ഇത് ടെലിഫോണിലെ ഒരു സംവിധാനമായി അവർ മുറിയിൽ ഒരു റിസീവറോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോണോ അത് എന്തായാലും ശരി അതിനെ ഘടിപ്പിക്കുന്നു. കഴിഞ്ഞയാഴ്ചയിൽ ഇന്ത്യയിൽ നിന്ന് തിരികെ ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, നാം അവിടെ മുറിയിൽ നിൽക്കുന്ന അതേ വിധത്തിൽ തന്നെ കേൾക്കുന്നു. ആയതിനാൽ ഇന്ന് രാവിലെ നേരം ആരെല്ലാം അതിന്റെ പ്രവർത്തനത്തിലായിരിക്കുന്നുവോ അവരെല്ലാം അവർ എവിടെയായിരുന്നാലും ദൈവം അവരനുഗ്രഹിക്കട്ടെ. ന്യൂയോർക്കിൽ ഓ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിരിക്കും. രാജ്യമെമ്പാടും വ്യത്യസ്തമായ സമയക്രമമാണ്. ഇപ്പോൾ റോമയുടെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം നാം തിരുവചനത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇപ്പോൾ കർത്താവിന് ഇഷ്ടമെങ്കിൽ ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി എന്നതിന്മേൽ ഇന്ന് രാവിലെ നേരം എന്റെ വിഷയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇത് സുപരിചിതമായ ഒരു പഴയ വിഷയമായി നിങ്ങളുടെ അനേക പാസ്റ്റർമാർ ഇതിനെ അനേക തവണ ഉപയോഗിച്ചിരിക്കാം. അത് എഴുതിയ നാൾ മുതൽ അതിനെ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ അപ്പോഴും ദൈവവചനത്തെക്കുറിച്ച് ഒരു കാര്യമുള്ളതെന്നാൽ അതിന് ഒരിക്കലും പ്രായമേറുന്നില്ല എന്നതാണ്. കാരണം അത് ദൈവമാകുന്നു. അതിന് ഒരിക്കലും വയസ്സാകുന്നില്ല. ഇപ്പോൾ ഓരോ തലമുറയിലൂടെയും ഏകദേശം 28,000 കൊല്ലം, ചിലപ്പോൾ അതിൽ കൂടുതലുമാകാം, ഈ ദൈവവചനം മനുഷ്യരും പുരോഹിതന്മാരും അങ്ങനെയുള്ളവരും എല്ലാം തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയും അതിന് ഒരിക്കലും പ്രായമാകുന്നതുമില്ല. സ്വയം ഞാനിത് ഏകദേശം 35 കൊല്ലമായി വായിക്കുന്നു. ഓരോ സമയവും ഞാൻ വായിക്കുമ്പോൾ ഞാൻ ആദ്യം കാണാതിരുന്ന എന്തോ ചിലത് പുതുതായി കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അത് പ്രചോദിപ്പിക്കുന്നതാകുന്നു, അത് ദൈവം അക്ഷരൂപത്തിലായിരിക്കുന്നതാകുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ സംസാരിക്കുന്നതായി അത് പേപ്പറിന്മേലിട്ടിരിക്കുന്നതാകുന്നു. അനേക സമയങ്ങളിൽ മനുഷ്യർ പറയുന്നത്, അതെ, ഇപ്പോൾ ഈ ബൈബിൾ എഴുതിയത് മനുഷ്യനാണ്. അല്ല, ബൈബിൾ തന്നെ അത് ദൈവമാണ് എഴുതിയെന്ന് പറയുന്നു. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അത് മാത്രമല്ല, അതിനൊരിക്കലും തോൽവിയടയാനും കഴിയില്ല. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒരിക്കലും തോൽവിയടയില്ല. ദൈവമായിരിക്കെ അതിന് തോൽവിയടയാനാകില്ല, കാരണം അത് അവന്റെ ഭാഗമാകുന്നു. നിങ്ങൾ അവന്റെ ഒരു പുത്രനോ പുത്രിയോ ആയിരിക്കെ നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാകുകയും അത് നിങ്ങളെ അവന്റെ ഒരു ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം ദൈവവചനത്തിന് ചുറ്റുമായി കൂട്ടായ്മ ആചരിക്കാൻ കൂടി വരിക. ഇപ്പോൾ രൂപാന്തരപ്പെട്ട് എന്ന ഈ വാക്ക്, ഇന്നലെ ഞാൻ അതിനെ നിഘണ്ടുവിൽ നോക്കി. ഞാൻ ഇവിടെ കടന്നു വരേണ്ട സമയം ഏകദേശം തീരാറായപ്പോൾ ഞാനൊരു വിഷയത്തിനായി നോക്കുകയും ഈ വാക്ക് അഥവാ ശരിക്കും പറഞ്ഞാൽ ഈ തെരുവെഴുത്ത് കാണാൻ ഇടയാകുകയും ചെയ്തു. നിഘണ്ടുവിൽ അത് ഇങ്ങനെ പറയുന്നു, മാറ്റപ്പെട്ടതായ ഒന്ന്. അതിന് മാറ്റപ്പെടേണ്ടതുണ്ട്. രൂപാന്തരപ്പെട്ടു എന്നാൽ അത് ആയിരുന്നതിൽ നിന്നും മാറ്റപ്പെട്ടു. അത് ആയിരുന്നതിനേക്കാൾ രൂപാന്തരപ്പെടുത്തുക, അതിലുണ്ടായിരുന്ന എല്ലാ സ്വഭാവവും മാറ്റമുള്ളതായി കാണപ്പെട്ടു. ഉൽപ്പത്തി ഒന്നിനെ കുറിച്ച് ഇന്ന് രാവിലെ നേരം ഞാൻ ചിന്തിച്ചിരുന്നു. ഈ ഭൂമിക്ക് രൂപമില്ലാതെയും അത് ശൂന്യവുമായിരുന്നു. ഭൂമിക്കുമേൽ ഇരുളായിട്ട് ഒന്നും തന്നെയില്ലാതെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ ഭൂമി ആ അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ നീങ്ങിക്കൊണ്ടിരിക്കുകയും അങ്ങനെ അതിന്റെ അവസ്ഥയ്ക്ക് പൂർണമായി മാറ്റം വന്നിട്ട് അതിന്റെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നും ഒരു ഏദൻ തോട്ടമായി തീർന്നു. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ആ ശക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നിന്നും അതിശയോക്തി ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. ഈ ഏദൻ തോട്ടത്തിന്റെ നിർമ്മാണത്തിന്റെ തയ്യാറെടുപ്പിനായി ദൈവം 6,000 വർഷങ്ങളെടുത്തു എന്ന് നാം തിരുവചനം വായിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷേ അവൻ അത്രയും എടുത്തിരിക്കില്ല. ഭൂമിയിലെ 1,000 ആണ്ട് ദൈവത്തിന് ഒരു ദിവസം പോലെ എന്ന് തിരുവെഴുത്തെടുത്താൽ അത് ദൈവം സമയത്തെ എണ്ണുകയാണെങ്കിൽ മാത്രമാണ്, ഒരു ഊഹത്തിന് വേണ്ടിയാണ്. അവന് ഈ ഭൂമിയെ ഉരുവാക്കാനായി 6,000 വർഷങ്ങളെടുത്തു എന്ന് പറയുകയാണെങ്കിൽ അവൻ ഈ ഭൂമിയിൽ എല്ലാ നല്ല വിത്തുകളെയും പാകിയിരുന്നു. അവിടെ എല്ലാം വളരെ പരിപൂർണമായ വിധത്തിലായിരുന്നു. വിമർശകർ പോലും ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവർ അതിനെ വിമർശിക്കുന്നു, കാരണം അത് തുടർച്ചയായി അതുതന്നെ ആവർത്തിക്കുന്നതായി കാണുകയോ അതല്ലെങ്കിൽ നിങ്ങൾ അനേക ഇടങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകുമ്പോലെ തോന്നിക്കുകയോ ചെയ്യുന്നതായി അനേക നേരങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു. നാം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കും മുമ്പ്, അതായത് ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കുമെങ്കിൽ, മോശ ഒരു ദർശനം കണ്ടു. ദൈവം അവനോട് സംസാരിച്ചു. ദൈവം മോശയോട് മുഖാമുഖം സംസാരിച്ചു. കേൾക്കുന്നയാളിനെ സംസാരിക്കുന്നയാൾ നേരിട്ട് കേൾപ്പിച്ചു. അവൻ മോശയോട് സംസാരിച്ചതുപോലെ അവൻ അങ്ങനെ ഒരു മനുഷ്യനോടും സംസാരിച്ചിട്ടില്ല. മോശ ഒരു മഹാനായിരുന്നു. എല്ലാ പ്രവാചകന്മാരിലും വെച്ച് ഒരു മഹാനായിരുന്നു. അവൻ ക്രിസ്തുവിന്റെ ഒരു മാതൃകയായിരുന്നു. ഇപ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. അവനൊരു ശബ്ദമുണ്ട്, അത് കേൾക്കാൻ സാധിക്കുന്നു. ദൈവത്തിന് സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് എഴുതാൻ കഴിയും. ദൈവം തന്റെ സ്വന്തം വിരൽ കൊണ്ട് 10 കൽപ്പനകൾ എഴുതി. അവൻ തന്റെ വിരലിനാൽ ഒരിക്കൽ ബാബിലോണിന്റെ ചുമരിലെഴുതി. തന്റെ വിരലിനാൽ മണലിൽ എഴുതുവാൻ അവൻ ഒരു വട്ടം കുനിഞ്ഞു. ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയും, ദൈവത്തിന് വായിക്കുവാൻ കഴിയുന്നു, ദൈവത്തിന് എഴുതാൻ കഴിയുന്നു. സകല ശക്തിയും കൃപയും എല്ലാ ദിവ്യജ്ഞാനവും ദൈവത്തിലായിട്ട് അതിന്റെ കലവറയാണ് ദൈവം. അതിനാൽ അതറിഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടികർത്താവ് അവൻ ഒരുവനാകുന്നു, ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടാവുമില്ല. സാത്താന് ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല, അവന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനെ വൈകൃതമാക്കാൻ മാത്രമേ കഴിയൂ. ദൈവം മാത്രമാകുന്നു സൃഷ്ടാവ്. ആയതിനാൽ അവൻ തന്റെ വചനത്താൽ സൃഷ്ടി ചെയ്തു, അവൻ തന്റെ വചനമയച്ചു. അങ്ങനെ അവൻ ഭൂമിയിലിട്ടിരുന്ന സകല വിത്തും ഈ വിത്തുകളെല്ലാം അവന്റെ സ്വന്തം വചനത്താലാണ് അവൻ ഉളവാക്കിയത്. കാരണം അതിൽ നിന്നും മറ്റൊന്നിനും ഒരു വിത്ത് ഉളവാക്കാൻ സാധ്യമല്ല. അവൻ അവയെ അതിന്റെ സ്ഥാനത്തിടുകയും അവ വെള്ളത്തിന്റെ അടിയിലുമായിരുന്നു. അവൻ ഇത്രയും പറഞ്ഞു, ഇത് ഇവിടെ ഉളവാകട്ടെ, അത് അവിടെ ഉളവാകട്ടെ. ബൈബിൾ വീണ്ടും വീണ്ടും പറയുന്നതായോ അതിൽ പറഞ്ഞിട്ടില്ലാത്ത ചിലതോ പറയും പോലെയോ അനേക നേരങ്ങളിൽ നാം കാണുന്നു. ഉദാഹരണമായി, ദൈവം മനുഷ്യനെ തന്റെ ഛായയിൽ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവൻ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവർ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി ഒന്നിൽ നാം കാണുന്നു. പിന്നെയും അവൻ മുന്നോട്ട് പോകുകയും അനേക കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നതായും കാണുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വേല ചെയ്യുന്നതിനായി ആരെയും കാണുന്നില്ല എന്ന് നാം കണ്ടുപിടിക്കുന്നു. പിന്നെ ദൈവ മനുഷ്യനെ ഭൂമിയിലെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കുന്നത് കാണുന്നു. അതൊരു വ്യത്യസ്ത മനുഷ്യനായിരുന്നു. അവൻ അവനിലേക്ക് ജീവന്റെ ആത്മാവനെ ഊതിക്കയറ്റുകയും അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീരുകയും ചെയ്തു. ഒന്നാമത്തെ മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നു, അത് ആത്മാവായിരുന്നു. യോഹന്നാൻ 4 ഇങ്ങനെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ഒരാത്മാവാകുന്നു, ഒന്നാമത്തെ മനുഷ്യൻ അതായത് അവൻ സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ഒരു ആത്മാവായ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരുന്നു. അതിനുശേഷം അവൻ ഈ മനുഷ്യനെ ജഡത്തിൽ വെക്കുകയും അവന് വീഴ്ച സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് അതിനുശേഷം ദൈവം തന്നെ താഴേക്കിറങ്ങി വന്ന് വീഴ്ച സംഭവിച്ച മനുഷ്യനെ വീണ്ടെടുക്കാനായി മനുഷ്യ സദൃശ്യത്തിലായി തീർന്നു. എന്റെ അഭിപ്രായത്തിൽ അതാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ കഥ. ഇപ്പോൾ 6000 വർഷം കൊണ്ട് ദൈവം അവൻ തന്റെ വചനം പറയുകയോ അതല്ലെങ്കിൽ ഈ എല്ലാ അത്ഭുതാവഹമായ വിത്തുകളെയും നടുകയോ ചെയ്തു. ഇത് ഈ വിധത്തിലായിരിക്കും, ഈ മരം ഇങ്ങനെയാകും, ഇത് ഇപ്രകാരമാകും, സകാലതും സമ്പൂർണമായിരുന്നു. അത് അത്രയേറെ നന്നായിരുന്നു. അവൻ ഈ ഓരോ വിത്തിനോടും അവ എന്തായിരിക്കണമെന്ന് കൽപ്പിക്കുകയും അവയെല്ലാം ഏത് തരത്തിലുള്ള ജീവനുള്ളതായിരിക്കണമെന്ന് ദൈവം പറഞ്ഞിരുന്നുവോ അതിനനുസരണമായി അവ ഒരു ചെടിയായി രൂപാന്തരപ്പെട്ടു. അതൊരു കരിവേലകത്തിന്റെ മരമായിരുന്നു എങ്കിൽ അതൊരു കരിവേലകത്തെ ഉളവാക്കണമായിരുന്നു. അതൊരു പനമരമായിരുന്നെങ്കിൽ ഒരു പനമരത്തെ അത് ഉളവാക്കണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ മഹാൻ സൃഷ്ടാവ് അവന്റെ വചനം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയും ആ ശരിക്കുമുള്ള വിത്ത് അവിടെ ഉളവാകുമ്പോ തന്നെ ആ വചനത്തിന്റെ വിത്ത് അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വചനം വിത്തിനെ ഉരുവാക്കി. നോക്കൂ, പ്രത്യക്ഷമാകാത്ത കാര്യങ്ങളാൽ അവൻ ലോകത്തെ ഉളവാക്കി. നോക്കൂ, അവൻ തന്റെ വചനത്താൽ ലോകത്തെ ഉളവാക്കി. ദൈവം സംസാരിച്ചപ്പോൾ സകാലതും അത്യുത്തമുള്ളതായി തീർന്നു. സൃഷ്ടാവ് തന്നെ ദൈവമായിരിക്കെ പറഞ്ഞിരുന്നതിനാൽ എല്ലാ കാര്യങ്ങളും അസ്തിത്വത്തിലായി തീർന്നു. അത് തികച്ചും ഒരു പരിപൂർണമായ വചനമായിരിക്കണം. അത് ഒരു മനോഹരമായ സ്ഥലമായിരുന്നു. അതിവിടെ ഭൂമിയിൽ ഒരു യഥാർത്ഥ പറദീസയായിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്തിനും എവിടെയെങ്കിലും ഒരു ആസ്ഥാനമുണ്ടായിരിക്കുന്നത് പോലെ ഈ കൺവെൻഷന് ഒരു ആസ്ഥാനമുണ്ട്, ഈ വിഭാഗക്കാർക്കും ഒരു ആസ്ഥാനമുണ്ട്, അതുപോലെ ഒരു സഭയ്ക്കും ഒരാസ്ഥാനമുണ്ട്, ദൈവത്തിനും ഒരാസ്ഥാനമുണ്ട്. അങ്ങനെ ഈ മഹത്തായ സ്ഥലമായി നാം ജീവിക്കുന്ന ഈ രാജ്യത്തിന് ഇതിനും ഒരാസ്ഥാനമുണ്ടായിരിക്കണം. അങ്ങനെ ഈ മഹത്തായ ഇതിനും ഒരു ആസ്ഥാനമുണ്ടായിട്ട് അതിന്റെ ആസ്ഥാനം ഏദനിലേക്ക് നീങ്ങി, അഥവാ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടായിരുന്നു. ഭൂമിയിലെ തന്റെ സകല മഹത്തായ സൃഷ്ടിക്കുമേൽ ഭരണം നടത്തേണ്ടതിന് അവന്റെ മകനെയും അവന്റെ മകന്റെ മണവാട്ടിയെയും ആദാമിനെയും ഹവ്വയെയും അതിന്റെ മേലായി ദൈവം നിയമിച്ചു. ആദാമിന്റെ പിതാവ് ദൈവമായിരുന്നു. തിരുവെഴുത്ത പ്രകാരം ആദാം ദൈവത്തിന്റെ മകനാകുന്നു. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. ദൈവം അവനൊരു തുണയെ അവന്റെ ശരീരത്തിൽ നിന്നുമുണ്ടാക്കി. ഒരുപക്ഷെ അവന്റെ ഹൃദയത്തിന്റെ മേലുള്ള വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനാൽ അവൾ അവനോട് ചേർന്നിരിക്കാനായി അവനൊരു തുണയെ ഉണ്ടാക്കി. അവൻ അപ്പോഴും ഒരു പുരുഷനായി തീരാതിരുന്നത് പോലെ തന്നെ അതവന്റെ ഭാര്യയായി തീർന്നിരുന്നില്ല. അവനത് പറഞ്ഞിരുന്നു എന്ന് മാത്രം. അവിടെയാണ് ആ പ്രശ്നം കടന്നു വന്നത്. ആദാമിന് അവളെ കിട്ടും മുമ്പേ സാത്താൻ അവളെ കിട്ടി. അതുകൊണ്ട് അങ്ങനെ വചനം പറയുക മാത്രമാണ് ചെയ്തിരുന്നത്. ഞാനത് പറയുമ്പോൾ അതിനുമേൽ എന്റെ അധികം സമയം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചിലർക്ക് ഒരല്പം ചിന്താക്കുഴപ്പമുണ്ടായിട്ട്, പ്രത്യേകിച്ചും കിഴക്കുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇന്നെനിക്ക് ദൈവത്തിന് കിട്ടിയ സർപ്പത്തിന് സന്ധതയെക്കുറിച്ച് സന്ദേശം ഒരല്പം ചിന്താക്കുഴപ്പമുണ്ടാക്കും പോലെ കാണപ്പെടുന്നു. ഈ വരും ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ജെഫർസൺ വില്ലയിലേക്ക് പോകുന്നു. അതിന് നേരെയാക്കാൻ എനിക്കൊരു 6 മണിക്കൂർ സന്ദേശം ആവശ്യമായിരിക്കുന്നു. നോക്കൂ, നാം അതെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനെ അറിയിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം. ഇത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരി ഫ്ലോറൻസിൽ പുറപ്പെട്ടു പോകും മുമ്പ് ഞാനത് കണ്ടിരുന്നത് പോലെ തന്നെ അത് സത്യമാകുന്നു. ഇപ്പോൾ നാം ഒരു പക്ഷേ അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് വരാം. വിപരീതമായി എന്തെങ്കിലും ഉണ്ടെങ്കിലോ സ്വയം ഞാൻ തന്നെ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിലും ആർക്കും എന്റെ അടുക്കൽ വരാവുന്നതാണ്. ആര് എന്തു പറയുന്നതിനെയും ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മിൽ ഒരാൾ മറ്റേയാൾ വിമർശിക്കാൻ വേണ്ടിയല്ല. ഞാനത് ചെയ്യുന്നതിൽ കുറ്റക്കാരനല്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ അവിശ്വാസത്തെയും പാപത്തെയും വിമർശിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ആരെയും വിമർശിച്ചിട്ടില്ല. നോക്കൂ, ഞാനത് ചെയ്യില്ല. നാം സഹോദരന്മാരും സഹോദരികളുമായി പ്രയാസപ്പെടുകയാണ്. ഇന്നലെ രാവിലെ സഹോദരി ഫ്ലോറൻസെ വന്നിടത്തേക്ക് നാം വരികയാണ്. നോക്കൂ, അവൾ നമ്മൾ നമുക്കെല്ലാവർക്കും ആ വിധത്തിലേക്ക് വരേണ്ടതുണ്ട്. നിങ്ങളുമായി യോജിക്കാത്ത ഒരു സഹോദരനെയോ ഒരു സഹോദരിയോ വിമർശിക്കുന്നത് എന്റെ ലക്ഷ്യമല്ല. അല്ല, അത് ചെയ്യുന്നതിൽ നിന്നും വളരെ ദൂരമായിരിക്കുക. ഞാൻ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടേപ്പ് നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനാൽ ആ മനുഷ്യൻ തെറ്റാണെന്ന് എനിക്ക് അനേക തവണ തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും അതവരും ദൈവവും തമ്മിലാണ്. പാപത്തിന്റെ വഴിയിൽ തെറ്റായിരിക്കുന്ന എന്തും തെറ്റിദ്ധാരണ പോലും പലപ്പോഴും പാപമല്ല. അത് ജനങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മാത്രമാകുന്നു. നമ്മിൽ ഓരോരുത്തർക്കും നാം മനസ്സിലാക്കിയിരിക്കുന്നതിനെ സ്വയം നമുക്കതിനെ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ മഹാൻ സൃഷ്ടാവ് അവൻ സൃഷ്ടിച്ച പുത്രന് സ്ഥാനം നൽകി. ആദാം അവന്റെ ആദ്യ സൃഷ്ടിയായ മകനായിരുന്നു. യേശുവോ അവന്റെ ഏകജാതനായ പുത്രനും. നോക്കൂ, അവൻ ഒരു സ്ത്രീയാൽ ജാതനായി. എന്നാൽ ആദാം സൃഷ്ടിയാൽ നേരിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്നും വന്നിരിക്കുന്നു. ഇപ്പോൾ അവന്റെ പുത്രനും അവന്റെ പുത്രന്റെ മണവാട്ടിയും അതിന്റെ എല്ലാത്തിന്റെയും മേലായി ആ സ്ഥാനത്ത് അത് വളരെ പരിപൂർണമായി കാണപ്പെട്ടിരുന്നു. അതിനെല്ലാത്തിന്റെയും തലവനായി അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ സ്വന്തം പുത്രനും അവന്റെ മണവാട്ടിയും. പനകളും കരുവേലകങ്ങളും പുല്ലും പക്ഷികളും മൃഗങ്ങളും ഓരോ വിത്തും പരിപൂർണമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനയാൽ സകലതും സമ്പൂർണമായ വ്യവസ്ഥയ്ക്കനുസരിച്ചായിരുന്നു. നിങ്ങളുടെ പ്രാകൃതം മാറ്റരുത്. ഓരോ വിത്തും അതിന്റേതായതിനെ കൊണ്ടുവന്നു. കരുവേലകം ഒരിക്കലും പപ്പായ മരമായി വൈകൃതമാകരുത്. കാണുന്നോ, പനമരമേ നീ ഒരിക്കലും മറ്റൊന്നായി വൈകൃതമാകരുത്. ഓരോ വിത്തും അതിന്റെ വിധമുള്ളതിനെ മുളപ്പിച്ചു. അവനതിനെ സമയത്തിനിടനാഴിയിലൂടെ കണ്ടിരുന്നു. അവൻ വചനം സംസാരിച്ചിരുന്നു. അവന്റെ മഹത്തായ സൃഷ്ടിക്കുന്ന ശക്തി കടന്നു വന്നു. ഇവയെല്ലാം സൃഷ്ടിക്കുകയും പുരുഷനെയും സ്ത്രീയെയും കൂടെ സൃഷ്ടിച്ചു. ഏറ്റവും തലപ്പത്തവരായിരുന്നു. കാരണം അവർ ഈ മറ്റെല്ലാ വർഗത്തെക്കാളും അവർ ഉപരിയായതായിരുന്നു. അവൻ മരത്തെയും മൃഗങ്ങളെയും മറ്റുള്ളവയെയും ഒന്നിന്റെ കീഴിൽ വെച്ചതുപോലെ അവൻ അവരെയും വെച്ചു അവന്റെ വചനത്തിന്റെ കീഴിൽ. അവർ ഏതൊരു കാരണവശാലും ഒരിക്കലും ആ വചനത്തെ ലംഘിക്കുവാൻ പാടില്ല. അവർ തികച്ചും അവിടെ തന്നെ ആയിരിക്കണം. അതിൽ നിന്നും ഒരിക്കലും എന്തെങ്കിലും എടുക്കുകയോ അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യരുത്. നിങ്ങൾ തികച്ചും ഈ വചനത്താൽ തന്നെ ജീവിക്കണം. ആ സൃഷ്ടി അങ്ങനെ നിലനിന്നിരുന്ന കാലത്തോളം ദൈവത്തിന്റെ മഹത്തായ അയവ്യ ഭരണം അതങ്ങനെ തന്നെ നിലനിൽക്കുമായിരുന്നെങ്കിൽ നമ്മുടെ സഹോദരി ശക്കരിയൻ ഇന്ന് രാവിലെ പോയതുപോലെ പോകേണ്ടി വരികയില്ലായിരുന്നു. അതിലേക്കാണ് നാം തിരികെ പോകുന്നതെന്ന് നാം വിശ്വസിക്കുന്നു. ആ സ്ഥാനത്തേക്ക് നാം ആ ഇടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 7-ാമത്തെ പ്രഭാതത്തിങ്കൾ അതിന്റെ എല്ലാത്തിനുമേലും ദൈവം നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഇത് നന്നായിരിക്കുന്നു. ഞാൻ അതിൽ പ്രസാദിച്ചിരിക്കുന്നു. അതെ, അത് ചെയ്തതിനാൽ ഞാൻ ആനന്ദിക്കുന്നു. ഇപ്പോൾ അതെല്ലാം നിയന്ത്രണത്തിന് കീഴിലാണ്. ഞാൻ എന്റെ വിശ്വാസം എന്റെ പുത്രനെല്ലാം അവന്റെ ഭാര്യമേലും വെച്ചിരിക്കുന്നു. അതായത് അവരെ അതിന്റെ എല്ലാത്തിന്റെയും തലവരായി അവരെ നിയമിക്കും. അതിനാൽ അതിനെല്ലാത്തിനെയും അവർ ശ്രദ്ധിക്കുകയും സകലതും അതിന്റേതായതിനെ ഉളവാക്കുന്നുവോ എന്നും എല്ലാം ശരിയായിരിക്കുന്നു എന്ന് നോക്കിക്കൊള്ളും. അത് ചെയ്യുന്നതിനുള്ള അധികാരം അവനുണ്ട്. പിന്നെ ദൈവം പറഞ്ഞു, അതെ, ഇതത്രയും നന്നായിരിക്കുന്നെങ്കിൽ അതിന് മറ്റൊന്നായിരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതെന്റെ സ്വന്തം ആശയാകുന്നു. ആ വിധത്തിലാണ് ഞാൻ അത് ആഗ്രഹിക്കുന്നത്. ഞാനത് ആ വിധത്തിൽ അരുളി ചെയ്തിരിക്കുകയും ഞാൻ അപ്രകാരം ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ എന്റെ വചനം കൃത്യമായും അത് കൊണ്ടുവരുന്നതാണ്. അതവിടെയാകുന്നു, എല്ലാം നന്നായിരിക്കുന്നു. ആയതിനാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, തന്റെ എല്ലാ പ്രവൃത്തികളും തീർത്ത് ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു. അതിന്റേതിനെ പുറപ്പെടുവിക്കേണ്ടതിന് സകലതും നിയന്ത്രണത്തിലാകുന്നു. ഇപ്പോൾ ഓർക്കൂ, കൊണ്ടുവരിക. അവൻ ഭൂമിയിൽ വിത്ത് പാകിയപ്പോൾ ഒരു വിത്ത് രൂപാന്തരം പ്രാപിച്ച് ഒരു ചെടിയോ മരമോ അതല്ല, അത് എന്തായി തീരണമെന്നാലും അതിലുണ്ടായിരുന്ന ജീവന്റെ ശക്തിയാൽ ആ വിത്തിന് രൂപാന്തരപ്പെടാൻ കഴിയുമായിരുന്നു. അവന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി ഇപ്പോൾ എന്തായി തീരണമെന്ന് അവൻ പറഞ്ഞിരുന്നതാകാനുള്ള ലീനശക്തിയുമായി ദൈവം ആ വിത്തിനെ അവിടെ പാകിയിരുന്നു. അത് അതിന്റെ വിഭാഗത്തിൽ കിടക്കുന്നിടത്തോളം അത് എന്തായിരിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നുവോ ആ വിധത്തിൽ തന്നെ ഉള്ളതായിരിക്കും. അത് ആ വിധത്തിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. കാരണം അവൻ ഒരു കൈവഴി ഉണ്ടാക്കി അതിനെ ആ വിധത്തിൽ തന്നെ ഉളവാക്കിയിരിക്കുന്നു. അതായത് അവന്റെ കൈവഴിയിൽ അവന്റെ വചനത്തിന്റെ നിരയിൽ എന്തു കിടന്നാലും അത് അവന്റെ വചനം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞിരുന്ന അതേ വിധത്തിലുള്ളതിനെ തന്നെ അത് പുറപ്പെടുവിക്കും. അതിനവിടെ ഒന്നും മാറാൻ സാധിക്കില്ല. അത് കൃത്യമായും നിരയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് ആ വിധത്തിലായിരിക്കണം എന്നതിനാൽ സകലതുമായി അവന്റെ സ്വന്തം പുത്രനുമേൽ വിശ്വാസമുണ്ടായിട്ട് ദൈവം പറഞ്ഞു, അതെല്ലാം നന്നായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അല്പം വിശ്രമിക്കും. രൂപാന്തരപ്പെട്ട് ഏത് വൈവിധ്യമുള്ളത് പുറപ്പെടുവിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവോ ആ രൂപാന്തരത്തിനുള്ള ശക്തി ആ ഓരോ വിത്തിനുള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് തികച്ചും ചെയ്തിരിക്കേണ്ടത്. കാരണം ഞാൻ ഓരോ വിത്തിനും അതിന് രൂപാന്തരപ്പെടാനുള്ള കഴിവിനെ അതിൽ ലീനമാക്കിയിരിക്കുകയും അത് തന്നെത്താൻ ഉളവാക്കുകയും ചെയ്യും. ദൈവം ഒരുപോലെ മാറ്റം വരുത്തിയിട്ടില്ല. അവൻ അന്ന് ആയിരുന്നത് പോലെ തന്നെ ഇന്നുമാകുന്നു. ദൈവം എന്തെങ്കിലും ചെയ്യാൻ നിശ്ചയിക്കുന്നു, അവനത് ചെയ്യുന്നു. യാതൊന്നും അവനെ നിർത്താൻ പോകുന്നില്ല, അവനത് ചെയ്യും. ഇപ്പോൾ അത്രമാത്രം ക്രമത്തിലായിട്ട് അത് ശരിയാകുമെന്ന് ദൈവത്തിന് തീർച്ചയായപ്പോൾ അവൻ അത് ചെയ്തു കഴിഞ്ഞ ശേഷം അതിനുശേഷം ശത്രു കടന്നു വന്നു. ഞാൻ പറയാൻ പോകുന്നത് രൂപാന്തരപ്പെടാനുള്ള ശക്തി ദൈവം കൊടുത്തിരുന്നു. വീണ്ടും സൃഷ്ടിപ്പ് നടത്താൻ കഴിയാത്ത ഈ വ്യക്തിയെ ഞാൻ വിളിക്കാൻ പോകുന്നു. എന്നാൽ ഞാൻ അവന് വൈകൃതമാക്കാനുള്ള രൂപാന്തരപ്പെടുത്താനുള്ളതല്ല, വൈകൃതമാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. വൈകൃതമാക്കപ്പെട്ട എന്തും അതിന്റെ ആദ്യാവസ്ഥയിൽ നിന്നും എടുത്തതാണ്. അവിടെ എന്തോ ചിലത് അതുമായി തെറ്റിപ്പോകുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് റോന്തു ചുറ്റുനേരം ഞാൻ കോതമ്പിന്റെ നിലത്തിലൂടെ പോവുകയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, അവിടെ ഒരു മരത്തിന്റെ ചില്ല് അതൊന്ന് ഒടിഞ്ഞു തൂങ്ങി കുറെ കോതമ്പിന്റെ കാണ്ടത്തിന്മേൽ വീണു കിടന്നിരുന്നു. ആ തണ്ടുകൾ അത് നിൽക്കേണ്ടവ നിൽക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അതിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വൈകൃതമാക്കപ്പെട്ടിരുന്നു. കാരണം എന്തോ ചിലത് സംഭവിച്ചിരുന്നു. തടിത്തണ്ട് അതിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു കിടന്നിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാട്ടുവള്ളി നിലത്തിലുണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടു. അതിനെക്കുറിച്ച് ഇവിടെയിരിക്കുന്ന അനേക പുരുഷന്മാരും ഒരുപക്ഷെ നിങ്ങളിൽ ചില സ്ത്രീകൾക്കും നിങ്ങൾ കെൻഡുക്കിയിൽ നിന്നും വരുന്നതാണെങ്കിൽ ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീയും കൈക്കോട്ട് ഉപയോഗിക്കുന്നു. ഒരു കൈക്കോട്ടുമായി പാടത്തേക്ക് പോയി നമ്മൾ അതിനെ പണ്ടത്തെ വാത്തക്കഴുത്തു കൈക്കോട്ടെന്ന് വിളിച്ചിരുന്നു. വള്ളികളെല്ലാം വെട്ടി പുറത്തെറിയുന്നു. കാരണം അവിടെ കോതമ്പ് ഇങ്ങനെ നിരയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആ വള്ളികളെ വെട്ടി പുറത്തെറിഞ്ഞില്ലെങ്കിൽ ഈ വള്ളികൾ പടർന്നു കയറി ആ കോതമ്പ് ചെടിയെ വളരെ എളുപ്പത്തിലും വളരെ കൗശലത്തോടും കൂടെ അത് സ്വയം ചുറ്റിപ്പിടിക്കുന്നു എന്ന് പോലെ നിങ്ങൾക്ക് പറയാനാകാത്ത വിധം കുറേശ്ശെ ചുറ്റിപ്പിടിക്കാൻ തുടങ്ങുന്നു. അവസാനം അത് വളരെ ശക്തി പ്രാപിച്ച് ശക്തിയോടെ പിടിക്കുകയും ആ കോതമ്പ് തണ്ട് വൈകൃതമാക്കപ്പെടുവോളം അതിനെ വലിക്കുകയും ചെയ്യുന്നു. അതിനെതിരായി അതിനെ പിടിച്ചിട്ട് അതിന്റെ സ്വന്തം മുന്തിരി വള്ളി കൊണ്ട് അതിന് ചുറ്റും ചുറ്റിയിട്ട് അത് ആയിരുന്നതിനേക്കാൾ അതിനെ മറ്റൊന്നിലേക്ക് വൈകൃതപ്പെടുത്തുന്നു. അപ്പോഴും അതൊരു കോതമ്പ് ചെടി തന്നെ, എന്നാൽ അതൊരു വൈകൃതപ്പെട്ട കോതമ്പാകുന്നു. നാം എല്ലാവരും ഇപ്പോഴും ദൈവത്തിന്റെ ഛായയിലാകുന്നു. എന്നാൽ ചിലരോ ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കെ നാം ആയിരിക്കാനും അവൻ നമുക്ക് നടക്കാനുമായി നൽകിയിരിക്കുന്ന അവന്റെ വചനത്തിനെതിരായി നടന്ന് അത്രയേറെ വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കേണ്ടതിന് അവൻ നമുക്കായി നട്ടിരുന്ന ഇടുങ്ങിയ കീറിൽ നിന്ന് ആ നേരെ അയൽ നിന്ന് നമ്മെ ദൂരമാക്കുകയും ലോകം നമ്മുടെ വഴിയിൽ നിന്നും പുറത്താക്കി ഏതെങ്കിലും സ്ഥാപനത്തിലാക്കി അതിനോട് ചേർത്ത് വലിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരോടും പുത്രിമാരോടും പാപമാണ് ഈ ദുഷ്ടകാര്യം ചെയ്തിരിക്കുന്നത്. വൈകൃതമാക്കുന്നവൻ, വൈകൃതമാക്കുക, അതിനെ ഈ വിധത്തിൽ പറയുക എന്നത് കേൾവിക്ക് വളരെ അപരിചിതം എന്ന പോലെ തോന്നുമെന്നെനിക്കറിയാം. എന്നാൽ അതായിരുന്നു അവൻ. അവൻ വൈകൃതമാക്കി അല്ലെങ്കിൽ വൈകല്യപ്പെടുത്തി. വൈകല്യപ്പെടുത്തുക എന്നാൽ മാറ്റപ്പെടുത്തുക, മറ്റെന്തെങ്കിലുമായി മാറ്റുക എന്നതാകുന്നു. അതിനെ തന്നെ വൈകല്യപ്പെടുത്തുന്നു, അതിനെ കൊണ്ടുവരികയും വൈകൃതപ്പെടുത്തുകയും ചെയ്യുന്നു, മറ്റൊരു രൂപത്തിലാക്കി തീർക്കുന്നു. അപ്പോഴും വിത്ത് അത് തന്നെ, എന്നാൽ അത് വൈകൃതപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവം രൂപാന്തരപ്പെടുത്താൻ എടുത്തതുപോലെ തന്നെ വൈകൃതമാക്കുന്നതിന് ഈ വൈകൃതമാക്കുന്നവനും അത്രയും അധിക സമയം വേണ്ടിയിരുന്നു എന്ന് നാം കാണുന്നു. ഇപ്പോൾ അവൻ തന്റെ വിത്ത് നടന്നു, അഥവാ അവൻ ഏതൻ തോട്ടത്തിൽ അവന്റെ വിത്ത് നടന്നതല്ല. ആ സമയം മുതൽ ദൈവത്തിന്റെ വിത്തിനെ, ദൈവവചനത്തെ വൈകൃതപ്പെടുത്തുന്നതിനായി, അതിനെ വ്യത്യസ്തമായ മറ്റൊന്നായി മാറ്റാൻ, വൈകൃതപ്പെടുത്താനായി അവന് 6000 വർഷം ലഭിച്ചു. അവൻ ഹവ്വ അവനെ കേട്ട മാത്രയിൽ തന്നെ അവളിലേക്ക് ഒരു ചെറിയ വാക്യം കടത്തിവിട്ടു. ഓർക്കുക, ആദ്യമായി സാത്താന് എത്ര സ്പഷ്ടമായി വചനമെടുത്തു പറയാൻ സാധിക്കുമായിരുന്നുവോ, അങ്ങനെ അത് കാണിച്ചുകൊണ്ട് ഏതെല്ലെ സകല വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുത് എന്നല്ലേ ദൈവം നിങ്ങൾ പറഞ്ഞത്? കാണണോ, നിങ്ങൾക്ക് എല്ലാ വൃക്ഷത്തിനെയും ഫലം തിന്നാമോ? ഇപ്പോൾ ഓർത്തിരിക്കൂ, ഹവ്വ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ഏത് വൃക്ഷത്തും തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിലെ വൃക്ഷത്തൊന്നും ഞങ്ങളത് തൊടാൻ പോലും പാടില്ല. ഇപ്പോൾ അവന് ശ്രദ്ധിക്കുക, അവന്റെ സന്ദേശത്തിൽ അവൻ ആ വചനത്തെ ഒരല്പം വളച്ചൊടിക്കുക മാത്രം. പറയുമ്പോൾ ഹവ്വ പറഞ്ഞു, ദൈവം പറഞ്ഞിരിക്കുന്നു, അതായത് ഞങ്ങളത് ചെയ്താൽ ആ ദിവസം തന്നെ ഞങ്ങൾ മരിക്കും. അവൻ പറഞ്ഞു, ഓ, നിങ്ങൾ നിശ്ചയമായി മരിക്കില്ല. നോക്കൂ, അവൻ ഒരു മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ നീ ഇത് ചെയ്യൂ, മാത്രമല്ല നിങ്ങൾ അറിവില്ലാത്ത ജനങ്ങളെ പോലെയാണ്. നിങ്ങൾക്ക് വാസ്തവമായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, എന്നാൽ നിങ്ങൾ ഇതിന്റെ പങ്കാളിയായാൽ മാത്രം മതി, നിങ്ങൾക്ക് ജ്ഞാനവും നിങ്ങൾക്ക് അറിവും ഉണ്ടാകും. നിങ്ങളുടെ കൈവശമുള്ള ജ്ഞാനത്താൽ പങ്കാളിയായാൽ നിങ്ങൾക്ക് ദേവന്മാരെ പോലെ തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കും. എനിക്കറിയാം, എന്നാൽ നിങ്ങൾക്കറിയില്ല. ശ്രദ്ധിക്കൂ, ജ്ഞാനമുണ്ടായിരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ ആ ജ്ഞാനം വിരുദ്ധമായതാണെങ്കിൽ അത് ദൈവത്തിനുള്ള ശരിയായ ജ്ഞാനം, ദിവ്യജ്ഞാനമല്ലാതെ പ്രാകൃത ജ്ഞാനമായി തീർന്നിരിക്കുന്നു എങ്കിൽ നമുക്ക് എത്രമാത്രം ശാസ്ത്രമുണ്ടെന്നോ അതല്ല എന്തായാലും അതല്ല വിദ്യാഭ്യാസമോ ഞാൻ കാര്യമാക്കുന്നില്ല, അതെല്ലാം പിശാചിൽ നിന്നുമാകുന്നു. കർത്താവ് അനുവദിക്കുമെങ്കിൽ അല്പം ചില നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം, അത് പിശാചിൽ നിന്നുമാകുന്നു. നാഗരികത പിശാചിൽ നിന്നുമാകുന്നു. ഞാൻ ആ വിഷയത്തിന്മേൽ വളരെ അടുത്തായി പ്രസംഗിച്ചതേയുള്ളൂ. ഭൂമിയിലെ എല്ലാ സംസ്കാരവും ശാസ്ത്രത്തിന്റെ സകല ശക്തിയും സകലതും പിശാചിൽ നിന്നുമാകുന്നു. അത് ഏദൻ തോട്ടത്തിൽ അവൻ പ്രസംഗിച്ച അറിവിന്റെ സുവിശേഷമാകുന്നു. വൈകൃതമാക്കപ്പെട്ട അറിവ് ദൈവത്തിന്റെ വചനത്തിനും ഇഷ്ടത്തിനും പദ്ധതിക്കും എതിരായിട്ടുള്ള ആ അറിവിനെ അവനെടുത്തു. ദൈവം ചെയ്തതിനെ വൈകൃതപ്പെട്ട വിധമെടുക്കാനായി അവനും ഇപ്പോൾ 6000 വർഷം ഈ അറിവിന്റെ സ്വന്തം തോട്ടം നിർമ്മിച്ചുകൊണ്ടുവരാൻ അത്രയും സമയമെടുത്തു. ഇപ്പോൾ അവന് ഈ ഭൂമിയിൽ ഒരു ഏദൻ തോട്ടം കിട്ടിയിരിക്കുന്നു. അതിൽ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും നിറച്ചിരിക്കുന്നു. ആരംഭത്തിലെ സുവിശേഷം അതായിരുന്നു, ജ്ഞാനം, അറിവ്, ശാസ്ത്രം. ദൈവം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യത്തെ ഭോഷിപ്പിച്ചിട്ടില്ല. നിങ്ങളൊരു നിമിഷം ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇത് ചെയ്തതിന്റെ കാരണം, അവൻ ലോകത്തിന്റെ ജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഇത് പറയുന്നത് തന്നെ കഠിനമാണ്. കാരണം എനിക്ക് അനുഭവപ്പെടും പോലെ തന്നെ അനുഭവപ്പെടുന്നവരോട്, അനേക വർഷങ്ങളായി ഞാൻ ആയിരിക്കുന്ന വിധത്തിൽ തന്നെ ആയിരിക്കുന്ന ജനങ്ങളോട് ഇത് പറയുന്നത് വളരെ കഠിനമാണ്. എന്നാൽ ആ പർവ്വതത്തിന് മറുവശത്തായി ആ ദൂതന്മാരുണ്ടായിട്ട് 7 മുദ്രകൾ തുറക്കപ്പെട്ടതു മുതൽ ഇതൊരു പുതിയ പുസ്തകമായി തീർന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മറഞ്ഞുകിടക്കുകയും വെളിപ്പാടിന്റെ 10ൽ അവനത് ചെയ്യും എന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം വെളിപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ഭൂമിമേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷ പദവിയുള്ള ജനങ്ങളാകുന്നു നാം. അത് ഏതെങ്കിലും കെട്ടുകഥയല്ല. ഒരു മനുഷ്യന് ജഡീക മനസ്സ് അതുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമാക്കപ്പെട്ട് തെളിയിച്ചതും അത് സത്യവുമാകുന്നു. ശാസ്ത്രത്താൽ തെളിയിച്ചതല്ല, ദൈവത്താൽ തെളിയിക്കപ്പെട്ട് അത് ശരിയുമാകുന്നു. മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് തന്റെ വചനത്തെ വ്യാഖ്യാനിക്കാൻ ആരുടെയും ആവശ്യമില്ല. അവൻ തന്നെ അവന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. അവൻ പറഞ്ഞാൽ അത് സംഭവിക്കും, അത് സംഭവിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവൻ അതിനെ തീർച്ചപ്പെടുത്തുകയും ആദതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്തുകാരായ നമ്മെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഭ്രാന്തന്മാരാണെന്നും ഇല്ലെന്നും പരിശുദ്ധാത്മാവ് എന്നാൽ കഴിഞ്ഞുപോയ ഒരു കാര്യമാണെന്നും മറ്റുള്ള സഭകൾ നമ്മോട് പറഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാമാണെന്ന് നാം കണ്ടുപിടിക്കുകയും അത് വ്യത്യാസമുള്ളതാണെന്ന് നാം അറിയുകയും ചെയ്യുന്നു. അത് കുറേശ്ശെ കുറേശ്ശെയായി ഈ കാര്യം തുറന്നു വരേണ്ടതുണ്ട്. എല്ലാ സഭാകാലങ്ങളിലൂടെയും മറയ്ക്കപ്പെട്ടിരുന്ന ആ മർമ്മങ്ങളെ അവസാന കാലത്ത് തന്നെ വെളിപ്പെടുത്തുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. ഇപ്പോൾ അവനതറിയാൻ നമ്മെ അനുവദിച്ചിരുന്നു. നാം അന്ത്യസമയത്തായിരിക്കുന്നു. നാം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ഇപ്പോൾ നാഗരികതയുടെ കാരണക്കാരൻ സാത്താനാണ്. ശാസ്ത്ര സൃഷ്ടാവ് അവനാണ്. വിദ്യാഭ്യാസത്തിന്റെ രചയിതാവ് അവനാണ്. നിങ്ങൾ ചോദിക്കും, അത് സത്യമാണോ? ശരി, ഇപ്പോൾ നമുക്കതിനെ ദൈവത്തിന്റെ വചനത്തൊന്നും വായിക്കാം. ഉൽപ്പത്തിനാല് പുറകിലേക്ക് പോയി നമുക്കൊരു നിമിഷം നോക്കാം. ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ ഒരുപക്ഷെ സഹോദരൻ കാൾ എന്നോട് പറയുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഉൽപ്പത്തിനാലാം അധ്യായം പതിനാറാം വാക്യം മുന്നിലേക്ക് പോയി ആരംഭത്തിൽ ദൈവകൽപ്പനയിൽ തന്നെയായിരിക്കണമെന്നും അവർ ചെയ്യേണ്ടത് പറഞ്ഞിരുന്നുവോ എന്ന് നോക്കാം. പുരുഷന്റെയും സ്ത്രീയുടെ മേൽ ശാപം വന്നു, അവരുടെ മേൽ ശാപം വന്നില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നതിനാൽ ആദാമിന്റെ കാരണത്താൽ ഭൂമിയാണ് ശപിച്ചത്. ഇപ്പോൾ നാം ഇവിടെ കാണുന്നതെന്നാൽ ഹവ്വയ്ക്ക് ഇരട്ടകൾ ജനിക്കുന്നു. അതിലൊന്ന് സാത്താന്റേതും മറ്റേത് ദൈവത്തൊന്നുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയും, ഓ ഇല്ല ഇല്ല, ഇപ്പോൾ ബ്രദർ ബ്രാൻഹാം വേറും ഒരു നിമിഷം കയ്യിൻ ആദാമിന്റെ മകനാണെന്ന് പറയുന്ന ഒരു തിരുവഴുത്ത് എവിടെയെങ്കിലും എനിക്ക് കാണിച്ചു തരൂ. കയ്യിൻ ആ ദുഷ്ടിൽ നിന്നുമായിരുന്നു, ആദാമിൽ നിന്നല്ല എന്നുള്ള തിരുവഴുത്ത് എവിടെ എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ അവൾ ഗർഭം ധരിച്ചപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ തുടങ്ങുകയാണ്. അനന്തരം ആദാം തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, കയ്യിനെ പ്രസവിച്ചു. ഇപ്പോൾ അവൾ പറയുകയാണ്, യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. സ്വാഭാവികമായും അതങ്ങനെ തന്നെയാകണം. അത് വേശ്യയോ മറ്റാരായാലും ശരി, അത് ദൈവത്തിൽ നിന്നും തന്നെ വരേണ്ടതുണ്ട്. നോക്കൂ, കാരണം അത് അവന്റെ വിത്തായിരുന്നു. അതൊരു വൈകൃതമാക്കപ്പെട്ട വിത്തോ ദുഷിക്കപ്പെട്ട വിത്തോ അതല്ല, അത് എന്തു തന്നെയായാലും അത് അവന്റെ വിത്തിന്റെ നിയമമായിരുന്നു. എങ്ങനെയും അതിന് മുളപ്പിക്കേണ്ടതുണ്ട്. അത് അവന്റെ കൽപ്പനയാകുന്നു. പിന്നെ അവൾ അവനനുജനായ ഹാബേലിനെ പ്രസവിച്ചു. വീണ്ടും അവൻ പരിഗ്രഹിച്ചില്ല. ആദാം അവന്റെ ഭാര്യയെ അറിഞ്ഞു. അവൾ കയ്യിനെ പ്രസവിക്കുകയും ഹാബേലിനെ പ്രസവിക്കുകയും ചെയ്തു. ഇരട്ടകളായിരുന്നു. അവളോടൊപ്പം ആ രാവിലെ നേരം സാത്താനും ആദാം അന്ന് ഉച്ച കഴിഞ്ഞു. ഒരൊറ്റ തവണ തന്നെ ഒരു സ്ത്രീ ഒരു വെള്ളക്കാരൻ കുഞ്ഞും ഒരു നിറക്കാരൻ കുഞ്ഞും പ്രസവിച്ചതിനെ പറ്റി ഇപ്പോൾ ട്യൂസ്ഡേ ദിനപത്രത്തിൽ വലിയ ബഹളം നടക്കുന്ന നിങ്ങൾ കണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ തന്റെ ഭർത്താവുമായി അന്ന് രാവിലെയും മറ്റേ മനുഷ്യനുമായി ഉച്ച കഴിഞ്ഞും. ആ മനുഷ്യൻ ഏറ്റെടുക്കണം. വെള്ളക്കാരൻ പറഞ്ഞു അവൻ തന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. നിറക്കാരൻ അവന്റെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാണുന്നു, പട്ടികളിലും അങ്ങനെയുള്ള മറ്റും കുട്ടികളുണ്ടാക്കുമ്പോൾ അതിനെ കുറച്ചു മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊന്നുമായി ഇണചേർത്താൽ അത് തികച്ചും പ്രാവർത്തികമാണെന്ന് എനിക്കറിയാം. ഇത് അതിനെ തെളിയിക്കുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് നാഗരികത കടന്നുവന്നതെന്ന് കാണാൻ ഉൽപ്പത്തിയിലെ ഈ ഭാഗത്തുനിന്നും വീണ്ടും നാലാം അധ്യായത്തുനിന്നും വായിച്ച് എവിടെ നിന്നാണെന്ന് നോക്കാം. പതിനാറാം വാക്യം, അങ്ങനെ കയ്യിൻ യഹോവയുടെ സന്നിധിയിൽ പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയ്യിൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. നാഗരികത ആരംഭിക്കുന്നു. ഇവിടെ എന്റെ സ്കോഫീൽഡ് ബൈബിളിൽ ഡോക്ടർ സ്കോഫീൽഡിൽ അത് പറയുന്നത് ആദ്യത്തെ നാഗരികത എന്നാകുന്നു. ശ്രദ്ധിക്കൂ, പിന്നെ അവൻ പുത്രന്മാരെ ജനിപ്പിക്കുകയും അവർ ഓർഗനും മറ്റ് സംഗീതം ഉണ്ടാക്കാനും തുടങ്ങി. അടുത്തവൻ പുത്രന്മാരെ ജനിപ്പിച്ചപ്പോൾ മറ്റു കാര്യങ്ങൾ തുടങ്ങി. അതിശയകരമായ വലിയ പട്ടണങ്ങൾ താമ്രത്തിലെ ഉപകരണങ്ങളും മറ്റെല്ലാ വിധത്തിലുള്ള വസ്തുക്കളും ഉണ്ടാക്കി. നോക്കൂ, അതവൻ ചെയ്തിരുന്നതിനാൽ ആദ്യത്തെ നാഗരികത ഉണ്ടായി. അത് കയ്യിൻ വംശത്തു നിന്നായിരുന്നു. അവൻ കാലാകാലങ്ങളിലൂടെ അതേ കാര്യം തന്നെ ചെയ്തു വരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെയുള്ള 25-ാം വാക്യം നോക്കിയിട്ട് അതിന്റെ അടുത്തത് എന്താണെന്ന് നോക്കാം. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയ്യിൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. കയ്യിന്റെ വംശത്തിനല്ല, ശേത്തിന്റെ വംശത്ത് നിന്ന് നോക്കൂ. ആ വലിയ ബുദ്ധിപരമായ കാര്യത്തെ എങ്ങനെയാണ് നാം എല്ലാം മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇന്നത്തെ കമ്മ്യൂണിസം എന്താണ്? അവരുടെ ദൈവം എന്താണ്? അത് വൈജ്ഞാനികം, ശാസ്ത്രമാകുന്നു. എങ്ങനെയൊക്കെ ആയാലും നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം ഇന്ന് ജീവിക്കുന്നത് എവിടെയാണ്? ഈ വാക്കുകളെ ഇന്ന് പരിഗണിച്ചു കൊള്ളുക. ഇപ്പോൾ അവനവന്റെ വിധത്തിലുള്ള ഒരു ഏദനുണ്ട്. സാത്താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 6,000 വർഷങ്ങളായി അവൻ ഉണ്ടാക്കി സൃഷ്ടിച്ചതല്ല, എന്നാൽ ദൈവത്തിന്റെ മുഴുവൻ ലോകത്തെയും ബഹിർഗതമാക്കി. അവന്റെ ജീവികൾ, മൃഗങ്ങൾ, സങ്കര സൃഷ്ടികൾ, സങ്കര സന്താനങ്ങൾ, മരങ്ങൾ, ചെടികൾ, മനുഷ്യർ, മതത്തിൽ പോലും, ബൈബിളിൽ, സഭയിൽ, ശാസ്ത്രത്തിന്റെയും ശാസ്ത്രത്താൽ ചലിക്കുന്ന എല്ലാറ്റിനാലും അവന് തന്റെ ഒരു പരിപൂർണ ഏദൻ തോട്ടം കിട്ടുവോളം. നമ്മുടെ മോട്ടോർ വാഹനങ്ങൾ, നമുക്കുള്ള സകലതും മനുഷ്യനുണ്ടാക്കി ശാസ്ത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവന്റെ മഹത്തായ ഏദൻ അവന് ഇവിടെ കിട്ടിയിരിക്കുന്നു. സന്ദേശം സമയപ്രകാരമാണെന്ന് തെളിയിക്കാനും ഇത് വെളിപ്പാട് 10 സമയമല്ലാതെ മറ്റൊന്നാകാൻ കഴിയില്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സങ്കര സന്താനോത്പാദനത്തെ ഒരു മെച്ചമായതിനെ, അഥവാ മെച്ചമായതല്ല, മനോഹരമായ ഒന്നിനെ ഉളവാക്കുന്നു. ശ്രദ്ധിക്കൂ, ഇന്നത്തെ കൊച്ചുകുട്ടികളെ ശ്രദ്ധിക്കൂ. ഇന്നലെ ഞാൻ എന്റെ മകളെ ഒരു ദന്ത ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി. അവളുടെ പല്ല് വളഞ്ഞു വളരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ട്യൂസണിലെ ഒരു സഹോദരനായ സഹോദരൻ നോർമനും തന്റെ കൊച്ചുമകളെയും കൂട്ടിയിരുന്നു. അവളുടെ പല്ലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദന്ത ഡോക്ടർ വരുവാനുള്ള ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ ഏത് വിധമുള്ള പല്ലുകളോടും കൂടെ കുട്ടികൾ ജനിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അത് നാം കഴിക്കുന്ന സങ്കരാഹാരം മൂലമാണ് സംഭവിക്കുന്നത്. ശ്രേഷ്ഠ സുവിശേഷകനായ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് കഴിഞ്ഞ മാസത്തെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ എഴുതിയിരുന്നു. നിങ്ങൾ വായിച്ചുവോ? നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴത്തെക്കാളും കൂടുതലായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ആ കോൾ തിരിച്ചു വെക്കുന്നതിനെ കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ അത് ആ പുരോഹിതന്മാരുടെ മേൽ കുറ്റം ചുമത്തുകയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിലൊന്നിൽ ശ്രദ്ധിക്കൂ, അദ്ദേഹം തന്റെ സ്ഥാനം എവിടെയാകുന്നു എന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ വൈകൃതമാക്കപ്പെട്ട പട്ടണത്തിൽ സൊദോമിൽ നിന്ന് വിളിക്കുകയാണ്. മാത്രമല്ല, ശ്രദ്ധിക്കൂ, ഈ റീഡേഴ്സ് സജസ്റ്റിൽ ബില്ലി വളരെ ക്ഷീണിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് യോഗങ്ങൾ പോലും നടത്താൻ കഴിയുന്നില്ലെന്നുണ്ടായിരുന്നു. വ്യായാമത്തിന് മറ്റുമായി അവർ അദ്ദേഹത്തോട് ഓടാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ദിവസം തോറും 1 മൈൽ ഓടുകയോ മറ്റേതോ വിധത്തിലെ വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യൻ അഴുകിയിരിക്കുന്നു. മുഴുവൻ മനുഷ്യരാശിയും ദുഷിച്ചിരിക്കുന്നു. പ്രളയത്തിന് മുമ്പേ ഉള്ള ഭൂമിയിലുണ്ടായിരുന്ന സമയം പോലെ സകലതുമായി തീർന്നിരിക്കുന്നു. തീർത്തും കീഴ്മേൽ മറിഞ്ഞ് ദൈവം അവയെ നട്ടിരുന്ന നേരായ നിലയിൽ നിന്നും വ്യത്യസ്തമായി ചുറ്റിത്തിരിഞ്ഞിരിക്കുന്നു. ശാസ്ത്രത്തിലൂടെയും വഞ്ചനയിലൂടെയും പാപം മുഴുവൻ മനുഷ്യരാശിയെയും വളച്ചു തിരിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടു താഴെയായി ഉണ്ടായിരുന്ന ലേഖനവും കൂടെ നിങ്ങൾ വായിച്ചുവോ? അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ദിവസങ്ങളിൽ ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ ശാരീരിക ഘടനയ്ക്കനുസരിച്ച് 20-നും 25 വയസ്സിനുമിടയ്ക്ക് അവരുടെ മധ്യവയസ്സിലെത്തിച്ചേരും. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ രാത്രിയിലെ വിവേചനത്തിൽ 22 വയസ്സ് പ്രായത്തിൽ ആർത്തവവിരാമം സംഭവിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ പേര് പറഞ്ഞു വിളിച്ചിരുന്നു. അതുതന്നെയാണ് അവരുടെ ഡോക്ടർ അവളോട് പറഞ്ഞത്. നോക്കൂ, അത് വീണിരിക്കുന്നു. ദുഷിച്ച് നരകതുല്യമായ വഷളത്വത്തിന്റെ തലമുറയായിരിക്കുന്നു. അത് ധാർമ്മികമവിധം കേൾക്കുന്നില്ല എന്നെനിക്കറിയാം. എന്നാൽ അത് ബൈബിൾ പ്രകാരമാകുന്നു. നോക്കൂ, അത് സത്യമാകുന്നു. നാം ജീവിക്കുന്ന ഈ തലമുറയിലെ ജനങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഇന്ന് സങ്കര ഇനം കന്നുകാലികൾ, സങ്കര ഇനം ചെടികൾ മാത്രമല്ല, അത് ചെയ്തിരുന്ന അതേ ശാസ്ത്രം തന്നെ ചുറ്റിക്കറങ്ങി പുറകിലേക്ക് വന്ന് അത് തന്നെയാണ് മനുഷ്യരെ ശസിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ വായിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വായിക്കുന്നു. അതെ, പിന്നെന്താണ് അവർ നിർത്താത്തത്? അതിന്റെ കാരണം അവർക്കത് നിർത്താൻ കഴിയില്ല. അത് ആ വിധത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ അവർ നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചിരുന്നു എങ്കിൽ ഇസ്കരിയോത്ത് യൂദാ പോലെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഉപകരണങ്ങൾ തന്നെ അവർ കൃത്യമായും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. അവന്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്താലും അവൻ ഹവ്വയെ വഞ്ചിച്ച അതേ രീതിയിൽ തന്നെ അവൻ സഭയെയും വഞ്ചിച്ചു. അവിടെ അത് ഹവ്വയെ പോലെ ഒരു മാതൃകയാകുന്നു. ഇപ്പോൾ വീണ്ടും ആദാം അവിടെ ഉണ്ടായിരുന്ന മാതൃക, ഹവ്വ വിശേഷാൽ സഭയ്ക്ക് മാതൃക. അത് ചെയ്തതെന്താണെന്ന് ശ്രദ്ധിക്കൂ. ജ്ഞാനത്തിനായി അലഞ്ഞു നടന്നതിനാൽ സാത്താന്റെ വക്രബുദ്ധി കേട്ടു, അഥവാ ദൈവത്തിന്റെ മൂലവചനത്തെ വൈകൃതപ്പെടുത്തിയതിനാൽ അവൾ തെറ്റും ശരിക്കും ഇടയിലെ നിരയിൽ കുറുകെ വഴുതി വീണു. ഇപ്പോൾ ഇന്നുള്ള സഭകൾ വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വ്യക്തികളെ ജനങ്ങളെ പറ്റിയല്ല പറയുന്നത്, ഞാൻ സഭാലോകത്തെ കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്രത്താൽ ഒന്ന് ഒരു വഴിയിലേക്കും പിന്നെ മറ്റേത് മറ്റൊരു വഴിയിലേക്കും ചുറ്റിയിരിക്കുന്നു. അവൻ ചെയ്ത അതേ വിധത്തിൽ തന്നെയാകുന്നു. യെശയ്യാവ് 14:12 സാത്താൻ ഉണ്ടായിരുന്ന അവന്റെ ഭീഷണി അവൻ നടപ്പിൽ വരുത്തിയിരിക്കുന്നു. ഒരു നിമിഷം നമുക്കത് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകത്തൊന്നും നമുക്ക് 14:12 തുടങ്ങാം. അരുണോദയ പുത്രനായ ലൂസിഫറെ, നീ എങ്ങനെ ആകാശത്ത് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ശ്രദ്ധിക്കൂ, ഇതാണ് വരുവാനിരിക്കുന്ന കാലത്തിൽ യെശയ്യാവ് അവനെ ഒരു ദർശനത്തിലൂടെ കാണുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരളും. ഏദൻ തുടങ്ങി അവന് സ്വയമായി ഒരു ഏദൻ പണിയണമെന്നുള്ളതായിരുന്നു സാത്താന്റെ ഉദ്ദേശം. പിന്നെ അവനെ തന്നെത്താൻ ഉയർത്തണം, അതിനാൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ അവനെ ആരാധിക്കും, പുത്രന്മാർ അവനെ ആരാധിക്കും. അവനിപ്പോൾ പൂർണമായും അതിനെ നടപ്പിൽ വരുത്തിയിരിക്കുന്നു. അവനിത് ചെയ്തിട്ട് അതിനെ സഭയിലേക്കും കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അതിന്റെ വിശേഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെപ്പറ്റി അറിഞ്ഞ ശേഷം നിങ്ങളിൽ ആരെങ്കിലും ടേപ്പ് കേട്ടാൽ, അതായത് കൃത്യമായും ആ മണിക്കൂറിലാണ് നാം ജീവിക്കുന്നത്. സാത്താൻ അത് ചെയ്തത് വിദ്യാഭ്യാസത്തിന്റെ പദ്ധതികളാലും നന്നായി ചേരുന്നു എന്നതിനാലും ഏറ്റവും നല്ല ഇതിലും ഏറ്റവും നല്ല അതിലും കൂടെയാണ്. സദാസമയവും അവർ അറിയാതെ തന്നെ നേരെ മരണത്തിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കുരുടൻ കുരുടനെ വഴികാട്ടുന്നു. കുരുടന്മാരായ രാജ്യത്തലവന്മാർ, കുരുടന്മാരായ ശാസ്ത്രത്തലവന്മാർ, കുരുടന്മാരായ സഭാധ്യക്ഷന്മാർ, കുരുടൻ കുരുടനെ വഴികാട്ടുന്നു. യേശു പറഞ്ഞു, അവരെ വിട്ടേക്ക, അവർ രണ്ടുപേരും കുഴിയിൽ വീഴും. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് ഏതിന്റെയും മാതൃകൾ വൃതന്മാരെയും തെറ്റിക്കുമെന്നോണം ഒരുമിച്ച് മുൻകുരികളായി പോകുന്നത് കാണാം. മത്തായി 24:24 അത് അപ്രകാരമായിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഈ രണ്ടു ഏതിനെയും പ്രത്യേകിച്ച് ഒരു കാര്യത്തിന്മേൽ, ആ ഏതൻ ദൈവത്തിന്റെ വചനത്താൽ ഉളവാകുമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. മറ്റേ ഏതൻ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ മുന്നറിയിക്കുന്നു. ഇത് എങ്ങനെയെന്നതിലേക്ക് നമ്മെ അല്പനിമിഷം നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 2 തെസ്സലോനിക്കർ 2:2 ആ മഹാനായ പ്രവാചകൻ പൗലോസിനെ കേൾക്കുകയാണെങ്കിൽ മറ്റൊരു ഏതൻ കൂടെ കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനത് വായിക്കാം. അവൻ തന്നെത്താൻ ഉയർത്തി, കർത്താവിന്റെ ആ ദിവസം ഇതുവരെയും ആഗതമായിട്ടില്ല, ആ അധർമ്മമൂർത്തി വെളിപ്പെടുവോളം. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമൊന്നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനുമീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ യെശയ്യാവ് 14 പ്രവാചകൻ പറയുകയാണ്, അവൻ കണ്ടു ലൂസിഫർ തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രേരണയിൽ ഒരു ദർശനം മൂലം അവനത് ചെയ്യുന്നു എന്ന് പറയുകയാണ്. യെശയ്യാവ് പൗലോസിനും 800 വർഷങ്ങൾക്ക് മുമ്പോ ഏകദേശം അതിനോടടുത്തോ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ 800 വർഷങ്ങൾക്ക് ശേഷം അവന്റെ സ്ഥാനത്തേക്ക് വരുന്നതായി പൗലോസ് അവനെ കാണുന്നു. ശ്രദ്ധിക്കൂ, ആദാമന്റെ ഏദന്റെ തലപ്പത്തേക്ക് വരുന്നു. അവന്റെ ശാസ്ത്രീയ ലോകത്താലും ഒരു ശാസ്ത്രീയ മണവാട്ടി സഭയാലും സകലതും ജ്ഞാനം എന്ന വാക്കിന്റെ കീഴിലും മഹത്തായ സെമിനാരികളാലും വലിയ ഡിഗ്രികളാലും വിദ്യാഭ്യാസത്തിന്റെ പരിപാടികളിലുമാണ് അവന്റെ ശാസ്ത്രീയ ഏദൻ. സഹോദര സഹോദരി കേൾക്കൂ, ഫ്ലോറൻസെ നടന്നു പോയ അതേ പാതയിലൂടെ നാം ഓരോരുത്തരും നടക്കും. യേശുവിന്റെ നാമത്തിൽ ഇത് പരിഗണിക്കാനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നെ പരിഗണിക്കേണ്ട, ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. അതല്ല, ഇത് ദൈവത്തിന്റെ ബൈബിളിൽ നിന്നും ഞാൻ സംസാരിക്കുന്ന വചനത്തെ പരിഗണിക്കുക. മാത്രമല്ല, നാം ആയിരിക്കുന്ന നാം ജീവിക്കുന്ന ഈ കാലത്തിലേക്കുള്ള ദൈവത്തിന്റെ വചനത്തിലൂടെ സമ്പൂർണമായും സമർത്ഥിച്ചതിനു ശേഷം അതിലൂടെ നോക്കിക്കാണുക. ഈ പദ്ധതികളെല്ലാം അവയിൽ തന്നെ തികച്ചും എതിർ ക്രിസ്തുവിന്റേതാകുന്നു. ഇപ്പോൾ അവനൊരു ഏദനെ കിട്ടേണ്ടതായിട്ടുണ്ട്. അവനത് ചെയ്യുമെന്ന് അവൻ തന്നെ പറഞ്ഞിരുന്നു. അവനത് ചെയ്യുമെന്ന് ദൈവത്തിന്റെ ലളിതമായ വചനയുടെ പറയുകയും നാം നേരെ പുറത്തേക്ക് നോക്കി അവനത് ചെയ്യുന്നതും കാണുന്നു. അവനത് ചെയ്തത് അവന്റെ വൈജ്ഞാനികവും ശാസ്ത്രീയവും വിഭാഗീയ സഭാ മണവാട്ടിയിലൂടെയുമാകുന്നു. ഈ വരും ദിവസങ്ങളിലൊന്നിൽ സ്ഥാപിതമാകാൻ പോകുന്ന ലോകസഭാ സമിതിയിൽ അവൻ അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പോകുകയാണ്. എല്ലാവരും അവനോടൊപ്പമായിരിക്കും. ശ്രമിച്ചുകൊണ്ട് ജനങ്ങൾ അവർ മോശപ്പെട്ട ജനങ്ങളാണ് എന്നതിനാലല്ല, ഗോതമ്പ് പോലെ അവരെ നേരായ തടത്തിലാണ് വിതച്ചിരുന്നത്. എന്നാൽ സാത്താൻ വള്ളികളെന്ന് വിളിക്കപ്പെടുന്ന ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും വിദ്യാഭ്യാസവും ഡോക്ടർ ഡിഗ്രികളും വിതച്ചു. ചില നേരങ്ങളിൽ ഏതെങ്കിലും സെമിനാരിയിൽ നിന്നുമുള്ള ഒരു ഡോക്ടർ ബിരുദം ഹാജരാക്കാതെ നിങ്ങളെ പ്രസംഗവേദിയിലേക്ക് പോകാൻ പോലും അവർ അനുവദിക്കുകയില്ല. അത് മുഴുവനും തെറ്റാകുന്നു. ജനങ്ങളല്ല, ആ പദ്ധതിയാണ് തെറ്റായിട്ടുള്ളത്. ഇപ്പോൾ അത് ചെയ്തതെന്താണ്? സങ്കരവർഗത്തിന്റെ ഒരു കൂട്ടതാൽ ദൈവത്തിന്റെ മൂലവിത്തിനെ വൈകൃതമാക്കിക്കൊണ്ട് അതെല്ലാം കൂടെ വീണ്ടും ചേർന്നു വരികയും മുഴുവൻ ലോകത്തെയും മറ്റൊരു അന്ധകാരം നിറഞ്ഞ കുഴപ്പത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ അവനിപ്പോഴും ഭൂമിയിലുള്ള അവസ്ഥകളെ മാറ്റാൻ കഴിയും. നമ്മെക്കുറിച്ച് ദൈവം വീണ്ടും കരുതിയിരിക്കുന്നതിനാൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അവന്റെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ കൂട്ടരെ വിളിക്കുമെന്ന് അവൻ അത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. ഈ ഏദനുകളും ഈ സഭകളുമെല്ലാം എങ്ങനെയാണ് മാതൃകകളായി കടന്നുപോകുന്നതെന്ന് ഇപ്പോൾ വീണ്ടും കാണുക. ദൈവം തന്റെ വചനത്തിന്റെ ഒരു വിത്തിലൂടെ വചനത്തെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ആത്മാവാകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വചനത്തിന്റെ ജീവദാതാവാകുന്നു. വചനത്തിലുള്ള ജീവൻ ആത്മാവിലുള്ള ജീവനെ സന്ധിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള വിത്തായിരുന്നുവോ അതിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു ശ്രദ്ധിക്കുക. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കുറ്റമറ്റ ആയവ്യ ഭരണമായി അത് ദൈവത്തിന്റെ ഒരു നിർവഹണ വ്യവസ്ഥയിലായിരുന്നു. ആദ്യത്തെ ദൈവത്തിന്റെ കാര്യനിർവഹണ വ്യവസ്ഥ ജനം പാപമറിയാതിരുന്ന ഒരു നിഷ്കളങ്കത്വത്തിലായിരുന്നു. അവർക്ക് പാപത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ആദാമും ഹവ്വയും രണ്ടാളും നഗ്നരായിരുന്നു. എന്നാൽ അവരുടെ മുഖത്തിലെ ഒരു ആത്മീയ മറയാൽ അവരെ അവരുടെ നഗ്നതയിൽ നിന്നും മറച്ചിരുന്നു. അവർ നഗ്നരാണെന്ന് ഒരിക്കൽ പോലും അവരറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ മറയ്ക്കപ്പെട്ടിരുന്നു. കാരണം ദൈവത്തിന്റെ മൂടുപടം അവരുടെ സ്വന്തം മനസ്സുകളിലായിട്ട് ശരിയെന്താണെന്നും തെറ്റെന്താണെന്നും അവർക്കറിയില്ലായിരുന്നു. അവർ രണ്ടാളും അവിടെ നഗ്നരായി നിൽക്കുമ്പോഴും നോക്കൂ, അവർ നഗ്നരാണെന്ന് അറിയാനുള്ള ജ്ഞാനം അതുവരെയും അവരിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് കാണുക. ആ ജോഡി നഗ്നരും അത് രണ്ടുപേരും അറിഞ്ഞിരുന്നതുമില്ല. ഇപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കാനോ മറിച്ചു നോക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ വെളിപ്പാട് 3-ാം അധ്യായം അവസാന ദിവസങ്ങളിലെ ലവോദിക്കയിലുള്ള പെന്തക്കോ സഭയോട് പരിശുദ്ധാത്മാവ് ഈ അവസാന കാലത്തേക്ക് മുൻകൂട്ടി പറയുന്നു എന്ന് പറയുന്ന നീ നഗ്നനും കുരുടനും അതറിയാതെയും ഇരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ വിത്ത് അവർ നഗ്നരാണ് എന്നറിയാതെ പരിശുദ്ധാത്മാവിന്റെ മറയുടെ കീഴിൽ പാപത്തു നിന്നും മറയ്ക്കപ്പെട്ട് നിഷ്കളങ്കതയുടെ കീഴിലായിരുന്നു. ഇപ്പോൾ ഈ അവസാന സഭാകാലത്തിൽ അവരവിടെ വീണ്ടും നഗ്നരായിരിക്കുന്നതും അവർ അതറിയാതെയും ഇരിക്കുന്നു എന്ന് നാം കാണുന്നു. എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ മറയല്ല, ഒരു ഭോഗയിച്ചയുടെ മറ. അതാണ് അവിടെ പിന്നിൽ സാത്താൻ ഹൗവയുടെ മേൽ വലിച്ചിട്ടത്. കാമഭാവങ്ങളുടെ വസ്ത്രങ്ങളും ഇറക്കം കുറഞ്ഞ ഷോർട്ടുകളും ധരിച്ച് നമ്മുടെ സ്ത്രീകൾ തെരുവിലായിരിക്കുമ്പോൾ അവർ നഗ്നരാണ് എന്നറിയാതിരിക്കത്തക്ക വണ്ണം അവർ അത്രയേറെ ദുഷിച്ചിരിക്കുന്നു. അവർ ധരിക്കാൻ പോകുന്ന പുതിയ ഒരു തരം വസ്ത്രത്തിന്റെ ഒരു കഷ്ണം ആരോ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ വെച്ച് അയച്ചു തന്നു. അരയ്ക്ക് കീഴ്പോട്ട് 14 ഇഞ്ചോ മറ്റോ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്ത്രീജനങ്ങൾ അത് ഭോഗയിച്ചയുടെ മറയാണെന്നറിയുന്നോ? ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ പറയും, എന്റെ ഭർത്താവിനെതിരായി ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ലെന്ന് ദൈവം മുമ്പാകെ എന്റെ നിഷ്കളങ്കത്വം തെളിയിക്കാൻ കഴിയും, അഥവാ ഞാൻ ഇതൊന്നും. എന്നാൽ അപ്പോഴും ന്യായവിധിയിൽ നിങ്ങളെ ഒരു വ്യഭിചാരണി എന്ന് വിളിക്കാൻ പോകുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അന്ധൻ നഗ്നൻ എന്നിട്ട് അറിയാതിരിക്കുന്നു. അവിടെയുള്ള പാവം പിടിച്ച സ്ത്രീകളല്ല, അവർക്കെതിരായിട്ട് എനിക്കൊന്നും പറയാനില്ല. അത് ആ പിശാചാകുന്നു. അതിനെ തിരിച്ചറിയുന്നതിനോ അതിനെതിരായിട്ട് നിലകൊള്ളുന്നതിനോ സഭാവ്യവസ്ഥ പരാജയമടഞ്ഞിരിക്കും പോലെ കാണപ്പെടുന്നു. ക്രിസ്ത്യാനിത്വം എന്ന പേരിന്റെ കീഴിൽ അവരെ അവരുടെ മുടി ബോബ് ചെയ്യുവാനും മേക്കപ്പ് ചെയ്യാനും ഇറക്കം കുറഞ്ഞതും മറ്റുമുള്ളതും അനുവദിക്കുന്നു. എന്തൊരു ഭയാനകമായ കാര്യമായിരിക്കുന്നു. നോക്കൂ, അവർ സാത്താൻ ഏതനിൽ വീണ്ടും നഗ്നരായിരിക്കുകയും അതറിയാതിരിക്കുകയും ചെയ്യുന്നു. അവർ അതറിയാതിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ഇവിടെ നിന്നും മറുവശത്തേക്ക് നോക്കാൻ കഴിഞ്ഞാൽ അവിടെയുള്ള ആ സ്ത്രീകളുടെ നീന്തൽക്കുളം കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സ്ത്രീകൾ എന്തു ചെയ്യുന്നു എന്ന് മാത്രം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ അതറിയില്ല, അവൾ നഗ്നയാകുന്നു. അവളുടെ ശരീരം പവിത്രമാകുന്നു. ഈ തലമുറയ്ക്കായി തോലുപോലെ ഉള്ളതിനാൽ ദൈവം അവളുടെ ശരീരത്തെ ധരിപ്പിച്ചിരുന്ന വസ്ത്രങ്ങളെ അവൾ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവൾ തുടർച്ചയായി അതിനെ നീളം കുറയ്ക്കുന്നു. നാഗരികതയെന്നും ഉയർന്ന വിദ്യാഭ്യാസമെന്നും മെച്ചമായ സംസ്കാരമെന്നും ഉയർന്ന നീതിബോധമുള്ളത് എന്ന വാക്കിന് കീഴിൽ അവൾ നഗ്നയായിരിക്കുന്നു. ഇത് ആഴത്തിലേക്കിറങ്ങി എന്ന് എന്നെ തീർച്ചപ്പെടുത്താൻ അനുവദിക്കൂ. ഇതെല്ലാം പിശാചുന്നായിരിക്കുകയും കർത്താവായ യേശുവിന് വരവെങ്കിൽ ഉന്മൂല ചെയ്യപ്പെടുകയും ചെയ്യും. അതിന്റെ ഓരോ വംശത്തിലും അത് നശിപ്പിക്കപ്പെടും. അവിടെ ഒന്നും തന്നെ അവശേഷിക്കുകയില്ല. ഇവിടെ ഫിനിക്സിൽ മാത്രമല്ല, എന്നെ കേൾക്കുന്ന രാജ്യമെമ്പാടുമായിരിക്കുന്ന ഓ സ്നേഹിത, ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളിവിടെ അതിന് അധീനമായിരിക്കുന്നു. ഇപ്പോൾ യേശു പറഞ്ഞിരിക്കുന്നു, കഴിയുമെങ്കിൽ അവർ വൃതന്മാരെയും തെറ്റിക്കും. ആദ്യത്തെ ആത്മാവ്, ആദ്യത്തെ മറ, ഒരു വിശുദ്ധമറയായി പരിശുദ്ധാത്മാവായിരിക്കുകയും അവൾ അതിനെ പുറത്തേക്ക് നോക്കുവാൻ പാടില്ലാത്തതുമായിരുന്നു. എന്നാൽ സാത്താൻ അവളോട് ജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ ലോകത്തിലേക്ക് അല്പമൊന്ന് ഒളിഞ്ഞു നോക്കി. അതുതന്നെയാണ് കൃത്യമായും അവളുടെ പുത്രിയായ സഭയും ചെയ്തത്. നിങ്ങൾ ഇന്ന പ്രത്യേക സിനിമാ നടിയെ പോലെയോ, അതല്ലെങ്കിൽ ചെറുപ്പക്കാരായ പുരുഷന്മാർ എൽവി പ്രസ്ലിയെ പോലെയോ, പാറ്റ് ബൂണിനെ പോലെയോ, അതുമല്ലെങ്കിൽ മതത്തിന്റെ പേരിന്റെ കീഴിലുള്ള അങ്ങനെയുള്ള ആ ജനങ്ങളെ നോക്കേണ്ടതാണ്. പാറ്റ് ബൂൺ ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരനാണ്, എൽവിസ് പ്രസ്ലി ഒരു പെന്തക്കോസ്തുകാരനും, രണ്ട് പൈശാചികമാക്കുന്ന വ്യക്തികളും കൂടെ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിലൂടെ ഇസ്കരിയാത്ത് യൂദാ ചെയ്തതിനേക്കാളും അധികം ലോകത്തെ ഒരു കുഴഞ്ഞ മറിഞ്ഞ അവസ്ഥയിലാക്കുന്നു. അവർക്കതറിയില്ല, ആ പിള്ളേർക്കതറിയില്ല, ആ വ്യക്തികൾക്ക്, ആ ആൺകുട്ടികൾക്കെതിരായി എനിക്കൊന്നും തന്നെയില്ല. അത് അതിനെ പ്രേരിപ്പിക്കുന്ന ആത്മാവാകുന്നു. ഒരൽപ്പം അതിന്റെ മറുവശത്തെ കാലെടുത്ത് വെക്കുകയും ആ ഗോതമ്പിന്റെ തോടിൽ ഒരു വട്ടം ആ ചെറിയ വള്ളിയെ അതിൽ ചെറുതായൊന്ന് പിടിച്ചുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതുമൂലം സംഭവിക്കുന്ന എന്താണ്? ഗോതമ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. ഓ അതെ, അത് അവന് കിട്ടിക്കഴിയുന്നു. ആ വിധത്തിലാണ് അത് ചെയ്യുന്നത്. അത് ഓരോ സമയത്തും അങ്ങനെ ചെയ്യുന്നു. ഹവ്വ ലോകത്തിലേക്കൊരു ചെറിയ ഒളിഞ്ഞുനോട്ടം നടത്തിയതേയുള്ളൂ. സഹോദര സഹോദരി, എന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ അനുവദിക്കൂ. 1 യോഹന്നാൻ 2:15 നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കത് വായിക്കാം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നാം സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. ഇപ്പോൾ ഇവിടെയുള്ള പദം ഭൂമി എന്നല്ല, അതൊരു ഗ്രീക്ക് പദം കോസ്മോസ് എന്നാണ് അതിന്റെ അർത്ഥം. ലോകത്തിന്റെ വ്യവസ്ഥ എന്നാകുന്നു. നാം ഭൂമിയിലെ ഭാഷനെ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ, ലോകത്തിന്റെ പരിഷ്കാരങ്ങളെ നാം സ്നേഹിക്കുന്നു എങ്കിൽ, ഇതൊരു അത്ഭുതകരമായ സമയമാണ്. ഓ, നമുക്കെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ചിന്ത തെറ്റായിരിക്കുന്നതിനാലാണ്. അത് പിശാചിനാൽ വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ലോകവ്യവസ്ഥയെ, ഈ വർത്തമാനകാലത്തിലെ ലോകകാര്യങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹം പോലും നിങ്ങളില്ല എന്നതിനാലാണ്. ഇത് ഓർത്തിരിക്കുക. ഓ ദൈവമേ, ഞങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നതെന്ന് നോക്കണമേ. ഇവിടെ ഞാൻ ഒരു നിമിഷം നിർത്തിയിട്ട് നിങ്ങളോട് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലായിരുന്ന ഒരു പുരോഹിതനിൽ നിന്നാണ് ഞാൻ ഇത് കേട്ടത്. അവർ എറിഞ്ഞു കളഞ്ഞിട്ട് ആരംഭത്തിൽ സാത്താൻ ഏദൻ തോട്ടത്തിലേക്ക് വന്നപ്പോൾ ചെയ്തതുപോലെയാണ്. ആ വിത്തുകളെ കുഴിച്ചെടുക്കാൻ അവന് കഴിയില്ലായിരുന്നു, അവയെ നശിപ്പിക്കാൻ അവന് കഴിയില്ല. എന്നാൽ അവൻ അവയുടെ മേൽ വിഷം തളിക്കുകയും അവ വൈകൃതമാക്കുകയും ചെയ്തു. അത് അതിന്റെ തരത്തിലുള്ളതിനെ കൊണ്ടുവന്നില്ല, അത് മൂലവിത്തിനെ വൈകൃതമാക്കി തീർത്തു. അതുതന്നെയാണ് ഈ മതത്തിന്റെ പദ്ധതികളും. അവർ അന്നും ഇന്നും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമാകുന്നു, എന്നാൽ അത് വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. ശരി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നു. ഒരു മോശം സ്ത്രീയാകാനായി ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് കടക്കുകയില്ല. ഒരു ധർമ്മോപദേശി ഒരു സ്കൂളിലേക്ക് പോകുന്നത് കൊള്ളരുതാത്ത മനുഷ്യനാകാനല്ല. ഒരു കൊള്ളരുതാത്ത വ്യക്തിയായിരിക്കാൻ നിങ്ങൾക്കൊരു സഭയിൽ ചേരേണ്ടതോ, കൈപിടിച്ച് കുലുക്കേണ്ടതോ, നിങ്ങളുടെ പേര് പുസ്തകത്തിൽ എഴുതേണ്ടതോ, ഒരു സഭയിൽ അംഗമാകേണ്ട ആവശ്യമോ വരികയില്ല. നിങ്ങളത് ചെയ്യുന്നത് ഒരു നല്ല വ്യക്തിയായിരിക്കാനായിട്ടാണ്. എന്നാൽ അതാണ് വഞ്ചന. എന്നാൽ അത് ചെയ്യുന്നത് വൈകൃതമാക്കലാണ്. സാത്താൻ സ്പ്രേ ചെയ്യുന്നു. കാണുന്നു, ദൈവം ഒരിക്കലും ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കില്ല. ദൈവമാണ് നമ്മുടെ സംഘടന. നാം അവനിൽ ഒരു ശരീരമായി ദൈവത്തിലായി സ്വർഗത്തിൽ സംഘടിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. നമ്മുടെ പേരുകൾ കുഞ്ഞാണ്ട് ജീവപുസ്തകത്തിലാകുന്നു. ശ്രദ്ധിക്കൂ, എന്നാൽ നോക്കൂ, അത് വളരെ കഠിനമാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരല്പം കൂടി നിങ്ങൾ സഹിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകമഹായുദ്ധകാലത്ത് എന്റെ വിഷയത്തൊന്നും ദൂരമാകുന്നതിന് ക്ഷമിക്കണം. എന്നാൽ ഈ കാര്യം വ്യക്തമാക്കാനായി സാത്താൻ ഏദനിൽ ചെയ്തത് എന്താണെന്ന് എന്റെ വിശകലനത്തെ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഭയാനകമായ വിഷത്തിന്റെ സ്പ്രേ തളിച്ചു. ആ സ്പ്രേ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എനിക്കതിന്റെ ഫോർമുല കിട്ടിയിരിക്കുന്നു. അവിശ്വാസവും സംശയവും സ്പ്രേ ചെയ്തു. അത് കഴിഞ്ഞ് ശാസ്ത്രം അതിന്റെ സ്ഥാനത്തെ നിറച്ചു. വിത്തുണ്ടായിരുന്ന സുഷിരത്തിലേക്ക്, എവിടെയാണോ ആ ദ്വാരമുണ്ടായിരുന്നത്, സാത്താൻ ആ സുഷിരത്തെ ജ്ഞാനത്താലും ശാസ്ത്രത്താലും നാഗരികതയാലും നിറയ്ക്കുകയും അത് സകലത്തെയും ദൈവത്തിന്റെ സകല സൃഷ്ടിയെയും വൈകൃതമാക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ ഒരറ്റത്തെ കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നെനിക്കറിയാം. എന്നാൽ ഞാനും നിങ്ങളോടൊപ്പം അറ്റത്താകുന്നു. നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ആ കാര്യങ്ങൾ വ്യത്യസ്തമായി പറയാൻ നാം ആഗ്രഹിക്കുന്നില്ല. നാം തികച്ചും സത്യസന്ധരായിരിക്കണം. നാം ഓരോരുത്തരും വഴിയുടെ അവസാനത്തിങ്കിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഓരോ വാക്കിനും നാം അവിടെ കണക്ക് ബോധിപ്പിക്കണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ശബ്ദങ്ങൾ നാം ജനിക്കുന്ന ആ സമയത്തെ. ആദ്യ ചെറിയ കരച്ചിൽ തുടങ്ങി എല്ലാം ഒരു ടേപ്പിലേക്ക് പോകുന്നു. ന്യായവിധി നാളിൽ അതിനെ നമുക്ക് തിരികെ കേൾപ്പിക്കാൻ പോകുകയാണ്. ന്യായവിധി നാളിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതായിരിക്കും. ടെലിവിഷൻ മൂലം ശാസ്ത്രവും അത് കണ്ടുപിടിച്ചിരിക്കുന്നു. നോക്കൂ, ടെലിവിഷൻ ഒരു ചിത്രം നിർമ്മിക്കുന്നില്ല, അതതിനെ കടത്തിവിടുന്നതേയുള്ളൂ. വസ്ത്രങ്ങളുടെ നിറം, നിങ്ങളുടെ ഓരോ നീക്കം, നിങ്ങളുടെ മനസ്സിലെ ഓരോ വിചാരങ്ങളും ദൈവത്തിന്റെ റെക്കോർഡിൽ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ആ വലിയ കാര്യം, നിങ്ങൾ ധരിച്ചിരുന്ന ഓരോ വൃത്തികെട്ട വസ്ത്രങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയ മുടിവെട്ടാനായി, നിങ്ങൾ ബാർബർ ഷോപ്പിലേക്ക് പോയ ഓരോ സമയത്തെയും നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വെക്കും. അത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ അതിന് ഉത്തരം പറയാൻ പോകുന്നു. നിങ്ങൾക്ക് അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിങ്ങളത് ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ പോലും നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കും. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് എങ്ങനെ? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നാം തെറ്റിയൊഴിയും? കാണുന്നോ, നാം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓരോ ചലനവും ഹൃദയത്തിന്റെ വിചാരങ്ങളും അപ്പോൾ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് നിറം പോലും അതിലുണ്ട്. ടെലിവിഷൻ, കളർ ടെലിവിഷൻ അത് ശരിയെന്ന് തെളിയിക്കുന്നു. അതിനെ പുറത്തേക്ക് വിളിക്കുകയും അതിനെ കാണിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അത് നാം ജീവിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലെ ഒരെണ്ണം മാത്രമാകുന്നു. കാണുന്നു, ഇപ്പോൾ സഭയിൽ ആ വിഷം എങ്ങനെ ബാധിച്ചു? ഭൂമിയെ ബാധിച്ചു. വിത്തുകളിന്മേലുള്ള സാത്താന വിഷം അതിൽ ദ്വാരങ്ങളുണ്ടാക്കി, അതിനാൽ അത് വൈകൃതമാക്കപ്പെട്ടു. കൂടുതൽ കൂടുതൽ അവൻ സഭകളുടെ ഹൃദയങ്ങളിലേക്കും ജനഹൃദയങ്ങളിലേക്കും മറ്റെല്ലായിടത്തേക്കും ശാസ്ത്രം ശാസ്ത്രമെന്ന് ആഴത്തിലുറങ്ങിച്ചെന്നിരിക്കുന്നു. സങ്കലത്താൽ മനുഷ്യരാശി അങ്ങനെ ഒരിടത്തേക്ക് കിടന്നിട്ട് ഓരോ വിത്തും അതത് തരത്തിനെ പുറപ്പെടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരാശിയിലും സസ്യജാലത്തിലും എല്ലാ സൃഷ്ടികളും സങ്കരമായിട്ട് അത് നമ്മെ ഒരിടത്തേക്ക് കൊണ്ടുവരികയും ഭൂമിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ അതിനാൽ നമ്മുടെ ശരീരങ്ങൾ സങ്കരമായി തീർന്ന് അത് നമ്മുടെ മുഴുവൻ മനസ്സുകളിലുമിട്ട് ഇപ്പോൾ 20-25 വയസ്സിനുമിടയിൽ നമ്മുടെ ശരീരം അധപ്പതിക്കുന്നെങ്കിൽ അത് സങ്കരയിനം ആഹാരത്താൽ കോശങ്ങൾ നശിക്കുന്നത് മൂലമാകുന്നു. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നില്ലേ? എന്താ, അതും കോശങ്ങളല്ലേ? അതുകൊണ്ടാണ് റിക്കി ഇവിടെയുള്ള തെരുവിലൂടെ ഈ ചൂടൻ കോലുമായി, നാം അവരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ റിക്കിറ്റായും എൽബിറ്റായും അവരിലനേകരും ജനങ്ങളുടെ മുന്നിലൂടെ അർത്ഥനഗ്നരായി മാനസികമായി തകർന്ന് ധാർമ്മികതയുടെയോ സാമാന്യ ബോധത്തിന്റെയോ മര്യാദ പോലുമില്ലാതെ ഓടുന്നത്. ഇനി എന്റെ ചെറിയ കഥയിലേക്ക്. ഈ പുരോഹിതൻ പറഞ്ഞു, അദ്ദേഹം അവിടെ ആശുപത്രിയിലായിരുന്നു. വളരെയധികം പിള്ളെ ടെന്റുകളിൽ കിടന്നിരുന്നു. അദ്ദേഹം ആ സമയത്ത് പുറമേ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടേക്ക് പോകുമ്പോൾ ഏതോ ഒരു ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു, ചോദിച്ചു, പാദ്രി, നമ്മൾ പുറത്തെല്ലാം പോയി അവിടെയുള്ള യുദ്ധക്കളങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ആ ദിവസങ്ങളിൽ ചെയ്തു പോന്നതുപോലെ അവർ ഈ കടുകും ക്ലോറിനും ചേർത്ത ഗ്യാസും മറ്റും അവിടെ അടിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രദർ ബ്രഹാം, ഞാൻ അവിടേക്ക് പോയി. ഒരു മരത്തിലും ഒരു ശിഖരവുമില്ല. പുല്ലിന്റെ ഒരു ചെറിയ മുള പോലും കാണാനില്ല. അത് ഒരു ഈസ്റ്റർ പ്രഭാതത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ തകർക്കപ്പെട്ട കുറച്ച് പഴയ ടാങ്കുകൾ ഉണ്ടായിരിക്കുകയും എത്ര എണ്ണമുണ്ടെന്ന് ആ ആഫീസർ അതിന്റെ കണക്കെടുക്കുകയുമായിരുന്നു. അത് മഹത്തായ അർഗോൺ കാടിന്റെ അടുത്തായിട്ടായിരുന്നു. പറഞ്ഞു, ഞാൻ അവിടെ തനിയെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മുകളിലേക്ക് നോക്കി, ഓ ദൈവമേ, ഈ വിധത്തിലാണ് അതെല്ലാം വരാൻ പോകുന്നത്. അത് ശരിയാകുന്നു. അതെല്ലാം മരുന്നു, അതെല്ലാം കത്തിയെറിഞ്ഞിരുന്നു. എവിടെയും ഒരു ജീവന്റെ അംശമുണ്ടായിരുന്നില്ല. ഗ്യാസ് കത്തിയമർന്നിരുന്നു. ഗ്യാസിനാൽ മരവും മരങ്ങളും നശിച്ചു. സകലതും കൊല്ലപ്പെട്ടു. വെടിയുണ്ട അതിൽ തറച്ചെടുത്ത് അവിടെ വെച്ച് അത് വളഞ്ഞു തിരിഞ്ഞ് തൂങ്ങിക്കിടന്നിരുന്നു. ലോകത്തിന്റെ ഇന്നത്തെ ചിത്രം അതല്ലെങ്കിൽ അവിടെ സാത്താൻ അവന്റെ അവിശ്വാസത്തെ തളിക്കുകയും അവന്റെ സങ്കരോൽപാദനവും അവന്റെ ശാസ്ത്രവും അവന്റെ ജ്ഞാനവും ആ മനോഹരമായ പർദീസയിൽ മരണമില്ലാതെയും രോഗമില്ലാതെയും ദുഃഖമില്ലാതെയും സകലതും കൃത്യതയോടും ക്രമമായ വ്യവസ്ഥയ്ക്കനുസരിച്ചും ദൈവം ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കിയിരുന്നപ്പോൾ ആരംഭത്തിൽ എന്തായിരുന്നു? അപ്പോൾ നോക്കൂ, സാത്താൻ ഡിഡിറ്റി എന്താണ് ചെയ്തത്? അവൾ ഒരു ആകെ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിലാകുന്നു. അതിൽ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ തിരികെ നടന്നു. ഞാനൊരു പാറക്കരികിലേക്ക് ആകർഷിക്കപ്പെട്ടു. പറഞ്ഞു, ഞാൻ അവിടേക്ക് പോയത് ആ പാറയെ നോക്കാൻ വേണ്ടിയായിരുന്നു. അതിനെ തള്ളിമാറ്റിയപ്പോൾ ആ പാറയുടെ അടിയിൽ അതാ ഒരു ചെറിയ വെള്ളപ്പൂ വരുന്നു. ശേഷിച്ചിരുന്ന ഏക വസ്തു കാരണം അതിന് പാറയാൽ അഭയം നൽകിയിരുന്നു. ദൈവമേ, എന്റെ പാറയെ, ഓ ദൈവമേ, എല്ലായിടത്തും ശാസ്ത്രവും വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ ഈ വിഷം പറക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അഭയം നൽകണമേ. ഞങ്ങളെ പാർപ്പിക്കണമേ. ഓ ദൈവമേ, ആ ദിവസത്തോളം എന്നെ സൂക്ഷിക്കണമേ. അതാണ് എന്റെ പ്രാർത്ഥന. നാം ഓരോരുത്തരും ക്രിസ്തുവായ ആ പാറയുടെ കീഴിലാണെന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതുപോലെ നിങ്ങളിൽ അനേകർ അത് കേട്ടിരിക്കും. ഞാൻ മരങ്ങൾക്കിടയിലൂടെ വേട്ടയാടാൻ പോകുമ്പോൾ ചുറ്റിനും നോക്കാനായി എനിക്കൊരു പ്രേരണയുണ്ടായി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഒഴിഞ്ഞ സിഗരറ്റിന്റെ കവർ, അതല്ല, നിങ്ങളതിനെ പാക്കറ്റ് എന്ന് പറയുന്നുണ്ടാകാം, അതവിടെ കിടക്കുന്നത് കണ്ടു. അത് ആ കമ്പനിയാണ്. അതിന്റെ പേരെടുത്ത് പറയുന്നത് എനിക്ക് നന്നായി തോന്നുന്നില്ല. എന്നാൽ ആ പുകയില കമ്പനിക്ക് അവർക്കൊരു മുദ്രാവാക്യമുണ്ട്, ഒരു ചിന്തിക്കുന്നയാളിന്റെ ഫിൽറ്റർ, ഒരു പുകവലിക്കാരന്റെ രുചി. ഞാൻ അവിടെ നിന്നും കാട്ടിലേക്ക് ഒരല്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ എന്നെ ആകർഷിക്കും പോലെ തോന്നി. പുറകോട്ട് പോയി ആ സിഗരറ്റിന്റെ കവറെടുക്കുക. ഞാൻ ചിന്തിച്ചു, സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതത്തിൽ നിന്റെ വാക്കിനാൽ അണ്ണാനുകൾ അസ്തിത്വത്തിൽ വന്ന ആ മരത്തിൻ ചുവട്ടിലേക്കാണ് ഞാൻ ഇവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നീ എന്നെ പുറകിലേക്ക് വിളിക്കുന്നത്? അപ്പോൾ എന്തോ ഒന്ന് പറഞ്ഞു, ഞായറാഴ്ചയ്ക്കായി നിനക്കൊരു സന്ദേശം കിട്ടാൻ പോകുന്നു. നിന്റെ വിഷയം അതിന്റെ പുറത്തെഴുതിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു, ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തോ? ഞാൻ തിരികെ പോയി. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ, അത് എന്തൊരു കൃത്രിമമാകുന്നു. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നവനാണെങ്കിൽ ഒരിക്കലും അവൻ സിഗരറ്റ് വലിക്കുകയില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ജനങ്ങൾ അതിനെ വിഴുങ്ങിക്കളയുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പശ്ചിമതീരത്ത് നടത്തപ്പെട്ട ലോക വിപണന മേളയിലെ ഒരു കൺവെൻഷനിൽ ഞാൻ പോയിരുന്നു. അവിടെ അവർക്ക് യൂൾ ബ്രിന്നേഴ്സിന്റെയും മറ്റനേകരുടെയും ചിത്രമുണ്ടായിരുന്നു. പുകവലിക്കുന്നതിന്റെ അപായത്തെക്കുറിച്ച് പറയാനായി അവരിൽപ്പെട്ട അനേക ശാസ്ത്രജ്ഞന്മാരും അതേ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു സിഗരറ്റിന്റെ പുക മാർബിളിന്റെ പുറത്തേക്ക് ഊതിവിടുകയും ചെറിയ ഒരു ക്യൂട്ടിപ്പ് കൊണ്ട് അതിൽ നിന്നും നിക്കോട്ടിനെടുത്ത് ഒരു എലിയുടെ പുറകിൽ പുരട്ടി അവനെ ഒരു കൂട്ടിനകത്ത് അടയ്ക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ അവൻ മുഴുവൻ ക്യാൻസർ ബാധിച്ചിട്ട് അനങ്ങാൻ പോലും കഴിയാതെയാകുന്നു. കാണുന്നു, അദ്ദേഹം പറഞ്ഞു, അത് വെള്ളത്തിലൂടെ വലിക്കുക. ഫിൽറ്റർ? ഫിൽറ്ററോ? അങ്ങനെ ഒരു സാധനമേ ഇല്ല. പറഞ്ഞു, നിങ്ങളിപ്പോൾ അത് അവരുടെ തന്നെ ശാസ്ത്രമാണ്. അവർ പറയുന്നത് കറ, താരനെ കൂടാതെ നിങ്ങൾക്ക് പുക വലിക്കാൻ കഴിയില്ല. കറയാണ് പുകയെ ഉണ്ടാക്കുന്നത്. അതിന്റെ ഏക ഉദ്ദേശം കൂടുതൽ സിഗരറ്റ് വിൽക്കുക എന്ന ഒരു തന്ത്രമാകുന്നു. അത് ചെയ്യുമ്പോൾ ഞാനൊരു മതവിരുദ്ധനാണെന്നോ ഒരു മതഭ്രാന്തനാണെന്നോ കരുതരുത്. അവനെ കൊന്നുകളയാൻ അത് പിശാച് ഒരു മനുഷ്യനായിരിക്കുന്നതാണ്. അതാണ് അവനെ കൊണ്ട് പുകയെടുപ്പിക്കുന്നത്. അവന് തന്റെ ആശയെ തൃപ്തിപ്പെടുത്താനായി അവന് ഒരു സിഗരറ്റിന്റെ ആവശ്യമുള്ളപ്പോൾ ഇപ്പോൾ കമ്പനി ഈ ചതിയുടെ തന്ത്രവുമായി ചുറ്റിനും കൂടി പറയും, ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ, അവനെ തൃപ്തിപ്പെടുത്താനുള്ള ടാർ നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്താനായി നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ നിന്നും പുക ലഭിച്ചിരുന്നു, അതിനു പകരം അവന് 4-5 സിഗരറ്റ് വലിക്കേണ്ടി വരുന്നു. അമേരിക്കക്കാർ തങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും മരണം വിൽക്കുന്നു. ഞാൻ അതെടുക്കുകയില്ല. എന്നാൽ അപ്പോഴും അവിടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അവിടെ ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ ഉണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കൂ, അതൊരു പുക വലിക്കുന്നയാൾ രുചിയെ ഉളവാക്കുന്നു. പിന്നെ നിങ്ങൾക്കത് ലഭിക്കാതെ നിങ്ങൾക്കപ്പോൾ തന്നെ പുക ലഭിച്ചില്ലെങ്കിൽ ആ രുചി ലഭിച്ചില്ലെങ്കിൽ പുക വലിക്കുന്ന ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണ വലിച്ചുകൊണ്ടിരുന്ന ഒരു സിഗരറ്റിന് പകരം 4-5 സിഗരറ്റ് വലിക്കാൻ പണം ചിലവിടേണ്ടി വരുന്നു. നോക്കൂ, അതൊരു തന്ത്രമാണ്, വിൽക്കാനുള്ള തന്ത്രമായി അമേരിക്കക്കാരെ ജനങ്ങളെ ചതിക്കുന്നതാകുന്നു. ഞാൻ വാലി ഫോർജിനെയും ജോർജ് വാഷിംഗ്ടനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്നുള്ള സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാനായി അന്ന് ആ തണുപ്പുള്ള ദിവസം തന്റെ 3-2 പട്ടാളക്കാർക്കും കാലുകളിൽ ഒരു ഷൂസ് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അമേരിക്കക്കാരനെ തന്റെ സഹോദരനെയും സഹോദരിയെയും ഒരു തെറ്റായ സൂത്രത്തിന്റെ കീഴിൽ ദുഷിച്ച ധനലാഭത്തിനായി എല്ലാ തിന്മയുടെയും വേരന് വേണ്ടി മരണത്തിന് വിൽക്കുന്നു. പണത്തിന്റെ ആർത്തി സ്നേഹം. സകലത് നശിച്ചു പോകുമെന്നറിയാതെ എല്ലാം ഭ്രാന്തായി തീർന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പുക വലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രുചി കിട്ടുകയില്ല. പിന്നെയും ഞാൻ ചിന്തിച്ചു, ചിന്തിക്കുന്ന മനുഷ്യന് ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ. അങ്ങനെ ഞാൻ ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ ഒരു വിശുദ്ധ മനുഷ്യൻ രുചി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന വിഷയമെടുത്തു. നമ്മളുടെ വിഭാഗ്യസഭകൾ അങ്ങനെയുള്ള വളരെ കൂടുതൽ പേരോട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. തങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്ന ഏതു വിധമുള്ളവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ സംഘടനയിലോ വിഭാഗീയസഭയിലോ അവർക്ക് കൂടുതൽ ആളുകളെ ആവശ്യമായിരിക്കുന്നു. ഞങ്ങൾ അവിടേക്ക് കൂടുതൽ ആളുകളെ കൂട്ടുന്നതിനാൽ ഞങ്ങൾ അവരെ അതിന്റെയും ഇതിന്റെയും മറ്റേതിന്റെയും അതല്ല എങ്ങനെയും കടന്നു വരാൻ അനുവദിക്കുന്നു. അതിന് ഒരു കുഴപ്പവുമില്ല. അവരുടെ പേരുകൾ മാത്രം പുസ്തകത്തിൽ എഴുതുകയും ക്രിസ്ത്യാനികളെന്ന് പറയുകയും ചെയ്താൽ മതി, അത് മതിയാകും. ഓ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. പിശാചും അത് തന്നെ ചെയ്യുന്നു. അതെ, നിങ്ങൾക്ക് വീണ്ടും ജനിക്കേണ്ടതുണ്ട്. അത് ദൈവത്തിന്റെ ഫിൽറ്ററിലൂടെ വരുന്നു. ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ ഫിൽറ്ററുമുണ്ട്. ഞാൻ അതിനെ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അത് വിഭാഗീയസഭയുടെ രുചിയെ ഉണ്ടാക്കില്ല. എന്നാൽ നിങ്ങൾ അറിയും പോലെ അത് തീർച്ചയായും ഒരു വിശുദ്ധ മനുഷ്യന്റെ രുചിയെ ഉണ്ടാക്കും. തലമുടി ബോബ് ചെയ്യുന്ന ഒരു സ്ത്രീ ഈ ഫിൽറ്ററിലൂടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കടക്കുന്നെങ്ങനെ? പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നതോ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോഴും ഇറക്കം കുറഞ്ഞ കാൽച്ചട്ടകളോ ഷോർട്സുകളോ ധരിക്കുന്നവൾ അതിലൂടെ എങ്ങനെയാണ് കടന്നു വരുന്നത്? തന്നെ പറ്റി എന്തും ചിന്തിക്കുകയും കടന്നുപോയി ഒരു സ്ത്രീയെ പോലെ വസ്ത്രധാരണം ചെയ്യുകയും തന്റെ മുടി സ്ത്രീയുടേതുപോലെ വളർത്തുകയും ചെയ്യുന്ന തന്റെ കണ്ണിന്റെ നേരെ താഴത്തെ ചുരുളുകളും തൂക്കിയിട്ട് കൊണ്ട് അങ്ങനെ ചാഞ്ചാടി നടക്കുകയും ചെയ്യുന്നത് എങ്ങനെ? അവൻ തന്റെ ഭാര്യയുടെ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നു, അവൾ അവന്റെ മേൽക്കുപ്പായം ധരിക്കുന്നു. ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററോ? ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ അത് ചെയ്യുകയില്ല. അതല്ല, ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ ഫിൽറ്ററും അത് ചെയ്യുകയില്ല. ദൈവത്തിന്റെ വചനം അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കുകയില്ല. ആ വചനത്തിലൂടെ ഒരു കാര്യത്തിനും കടന്നു പോകാൻ കഴിയുകയില്ല. അത് പരിശുദ്ധാത്മാവായി നിങ്ങളിലേക്ക് വചനത്തെ കൊണ്ടുവരികയും ഒരു വിശുദ്ധ മനുഷ്യന്റെ രുചിയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. തെരുവിലെ ഇന്നത്തെ രക്കീറ്റകളെ നോക്കൂ. ദൈവം അവൾക്ക് നൽകിയിരിക്കുന്ന സുന്ദരവും മനോഹരവുമായ ശരീരൂപത്തെ സാത്താൻ ഉപയോഗിക്കുന്നു. അവൾ അത്രയേറെ അധാർമികമാവിധം വസ്ത്രധാരണം ചെയ്യുന്നു. ഇന്ന് തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ കല്ലറയിൽ അഴുകിപ്പോയേക്കാം എന്ന് അറിയാതെയും ഇരിക്കുന്നു. വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ തെരുവിലൂടെ വരികയായിരുന്നു പശ്ചിമ തീരത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ്കാർ സൌത്ത് വെസ്റ്റേൺ ബൈബിൾ സ്കൂളിന് വേണ്ടി നടത്തിയ ഒരു കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചിട്ട് വരികയായിരുന്നു. ഒരു ചെറിയ മഹിള റോഡിലൂടെ നടന്നു വരികയായിരുന്നു. ഒരു ചെറിയ അത്തരത്തിലുള്ള ചെറിയ വസ്ത്രം, അതിനെ നിങ്ങൾ ബിക്കിനിസ് എന്നോ മറ്റോ പറയുന്നു, അതിന്റെ തൂങ്ങലുകൾ തൂങ്ങിക്കിടക്കുകയും ഒരു കൗബോയ് തൊപ്പിയും ബൂട്ടും ധരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഞാൻ റോഡിന്റെ മുകളിൽ വശത്തേക്ക് പോവുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, പാവം പിടിച്ച ചെറിയ മഹിള, ഏതോ അമ്മയുടെയും ഡാഡിയുടെയും കുഞ്ഞ്, ദൈവത്തിന്റെ പുത്രിയായിരിക്കേണ്ടവൾ പിശാചിന്റെ ചൂണ്ടയിലെ ഒരു ഇരയായി തീർന്നിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ ഓടി അവളുടെ പുറകെ കൂടിയിട്ട് ആ കുഞ്ഞിനോടത് പറയേണ്ടതാണ്. കാഴ്ചയിൽ അവളിന്റെ സാറായുടെ പ്രായം വരും, ഏകദേശം 17 or 16 അതല്ലെങ്കിൽ അതിനോടടുത്തായിട്ട് വരും. ഞാൻ വിചാരിച്ചു, ഇല്ല, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അവിടെ റോഡിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവളെ നിർത്തി ഞാൻ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഞാനത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരെ കേൾക്കൂ, ഇന്നത്തെ ഈ സബേലുകളുടെ മുഖത്ത് നടത്തുമ്പോൾ അതേ സ്ഥാനത്തേക്ക് തന്നെ നിങ്ങളും കടക്കുന്നു. എന്നാൽ ഒരു ചിന്തിക്കുന്ന മനുഷ്യൻ ആദ്യം ചിന്തിക്കും, ഒരുപക്ഷെ അവൾ വളരെ അഴകുള്ളവളായിരിക്കാം, അങ്ങനെയായിരിക്കാം, എനിക്ക് അവളുമായി ചങ്ങാത്തം കൂടാൻ സാധിക്കും. കുട്ടിയെ, അത് നിന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തും. നിങ്ങളിൽ ചില പെൺകുട്ടികളും ഈ ഇറക്കികളോടും. ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ ഒരു വിശുദ്ധ മനുഷ്യന്റെ രുചിയെ ഉൽപ്പാദിപ്പിക്കും. വിവാഹം കഴിഞ്ഞിരിക്കുന്ന പുരുഷന്മാരായ നിങ്ങൾ ആ വിധത്തിലെ സ്ത്രീകളെ അങ്ങനെ തെരുവിൽ കാണുമ്പോൾ ദൈവപുത്രന്മാരായ നിങ്ങൾക്ക് ആദ്യം സംഭവിച്ചതെന്താണെന്ന് ബോധ്യമാകുന്നില്ലേ? പ്രളയത്താൽ ഭൂമിയെ നശിപ്പിച്ചപ്പോൾ മനുഷ്യന്റെ പുത്രികളെ ദൈവത്തിന്റെ പുത്രന്മാരെടുക്കാൻ തക്കവണ്ണം ശാസ്ത്രം സ്ത്രീകളെ അത്രയേറെ മനോഹരകളാക്കി തീർത്തു. ദൈവത്തിന്റെ പുത്രിമാരെ അല്ല, ദൈവം അത് ഒരുപോലും ക്ഷമിച്ചതുമില്ല. അവൻ എല്ലാത്തിനെയും നശിപ്പിച്ചു. ശാസ്ത്രം ഏറ്റവും സുന്ദരം. അത് സംഭവിച്ചിട്ട് അവസാന ദിവസങ്ങളിൽ സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അന്ത്യത്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾക്കറിയാം. ദൈവം അത് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു ചിന്തിക്കുന്ന മനുഷ്യൻ ഫിൽറ്റർ ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു വിശുദ്ധ മനുഷ്യന്റെ രുചി ലഭിക്കും. അത് നിങ്ങളുടെ വീട്ടിനെ നഷ്ടമാക്കും, അത് നിങ്ങളുടെ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തും, അത് നിങ്ങൾക്കുള്ള സകലത്തെയും നഷ്ടമാക്കും. അതിനു പുറമേ നിങ്ങളുടെ പ്രാണനും. അത് നിങ്ങളുടെ കുടുംബം തകർക്കും. അതിനാൽ നിങ്ങളുടെ മക്കളെ മറ്റൊരു മനുഷ്യനെ വളർത്തേണ്ടി വന്നേക്കാം, അതല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വന്നേക്കാം. ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ എടുക്കുക, അതിന് വിശുദ്ധ മനുഷ്യൻ രുചി ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾ ബാർബർ ഷോപ്പിലേക്കോ മറ്റെന്തെങ്കിലും വേണ്ടിയോ പോകാൻ പോകുമ്പോൾ അവർ നിങ്ങളോട് പറയും, നിങ്ങൾക്കൊരു തലവേദന ഉണ്ടാകാൻ പോകുന്നു, ചിന്തിക്കുന്ന സ്ത്രീയുടെ ഒരു ഫിൽറ്റർ എടുക്കുക. ബൈബിൾ എന്ത് പറയുന്നു നോക്കൂ, പിന്നെ അതിൽ നിന്നും പിന്തിരിയുക. കാണുന്നോ, നിങ്ങളത് ചെയ്യുകയില്ല. ഞാൻ നിങ്ങളുടെ സഹോദരനായി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കെതിരായി എനിക്ക് യാതൊന്നുമില്ല. ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവസ്നേഹമാകുന്നു. ഒരു പുരുഷൻ അവിടേക്ക് പോകുകയും നിങ്ങളോട് പറയാതിരിക്കുകയും ചെയ്യുന്നെങ്കിലോ, അപ്രകാരം നിങ്ങളെ ഇവിടെ ഇരിക്കാനും അത്തരത്തിൽ പ്രവർത്തിക്കാനും നിങ്ങളുടെ പാസ് അനുവദിക്കുന്നെങ്കിലും അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അയാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. സ്ത്രീകളോട് അങ്ങനെയുള്ള ഒരു സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സഹോദരിക്ക് വേണ്ടി ഒരു വിശുദ്ധ രുചിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ വാസ്തവമായി എന്റെ സഹോദരിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ആർക്കും പറയാൻ സാധിക്കില്ല അവൾ എങ്ങനെയാണെന്നും. അവൾ അത്രയേറെ സൗന്ദര്യമുള്ളവളാണെന്നും. അങ്ങനെ മാതകരാജ്ഞിയായി അവൾ എന്റെ പോകുന്നു. ഇല്ല, ഞാൻ അവൾ ഒരു മകളെയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ കർത്താവേ, എന്നെ ആ പാറയുടെ കീഴിൽ സൂക്ഷിക്കണമേ. എഫേസ്യർ 5:26 നിങ്ങൾക്ക് ഏക വഴിയിലൂടെ മാത്രമേ ആ പാറയിലൂടെ കടക്കാൻ സാധിക്കൂ. അത് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് എന്നാകുന്നു. അത് ശരിയാണ്. ഇപ്പോൾ അവന്റെ വിദ്യാഭ്യാസത്താൽ ഈ പിശാച് നിങ്ങളെ സ്പ്രേ ചെയ്യാൻ അനുവദിക്കരുത്. അരുതരുത്, അത് നിങ്ങളുടെ സ്വാധീനത്തെ നശിപ്പിക്കും. അതെടുക്കാൻ പിശാചിന് അനുവദിക്കരുത്. അതെ, എന്റെ മാതാവായിരുന്ന സഭയിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ എന്റെ പിതാവും എന്റെ അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അതിനെ നിങ്ങളുടെ മേൽ പിശാചിനാൽ സ്പ്രേ ചെയ്യാൻ അനുവദിക്കരുത്. 7 സഭാകാലങ്ങളിലും അവിടെയുള്ള കാര്യങ്ങളിലും അതെല്ലാം വിത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ബൈബിൾ മുന്നമേ പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. മുഴുവൻ കാര്യവും ദുഷിച്ചിരിക്കുന്നു. മുഴുവൻ കാര്യവും ചീഞ്ഞു നാറുന്നു. അതെ, അത് ഉയർന്ന ധാർമ്മിക ബോധമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിങ്ങളുടെ മേൽ സ്പ്രേ ചെയ്യാൻ അനുവദിക്കരുത്. നമുക്ക് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായ വിദ്യാഭ്യാസമുണ്ട്. അതിനെ നിങ്ങളുടെ മേൽ വെക്കാൻ പിശാചിന് അനുവദിക്കരുത്. അവന്റെ സകല നാഗരികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പദ്ധതികളെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അവൻ അതിനെ നേരെ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അതിനെ കേൾക്കരുത്. ആ പഴയ വൃത്തികെട്ട ടെലിവിഷന്റെ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ തല സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ വിഷയം പറയുന്നത് അനുരൂപരാകാതെ രൂപാന്തരപ്പെടും എന്നതാണ്. ഞായറാഴ്ച കടന്നുപോയിട്ട് ഞായറാഴ്ച എനിക്ക് തീർച്ചയായി എന്ന് പറയരുത്. അല്ല, കടന്നുപോയി ഇപ്പോൾ തന്നെ രൂപാന്തരപ്പെടുക. ആ ഇരിക്കുന്നതെന്നും നിങ്ങൾ എന്താകാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ രൂപാന്തരപ്പെടുക. ഇപ്പോൾ അത് നിങ്ങളിലുള്ള വിത്ത് ഏത് വിധമുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരു വൈജ്ഞാനികവും വിദ്യാഭ്യാസപരവുമായ വിത്താണ് പാകിയിരിക്കുന്നെങ്കിൽ അതിന് ഒരേ ഒരു കാര്യമേ ചെയ്യാനാകൂ. ദൈവത്തിനൊരു പുത്രനോ പുത്രിയിലോ നിന്നും നിങ്ങളെ വൈകൃതപ്പെടുത്തുക. അത്ര തന്നെ. നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ജനങ്ങൾ ഒരു ദൈവമുണ്ടെന്ന വിധത്തിൽ പോലും അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് കാണാം. ഈ പദപ്രയോഗം ക്ഷമിക്കണം, ഇതിനാൽ ആരുടെയെങ്കിലും വികാരം മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അർത്ഥമാക്കിയില്ല. ഏതാനും ഞായറാഴ്ചകൾക്ക് മുമ്പ് എന്റെ സ്വന്തം മകൾ കടന്നുവന്ന ടെലിവിഷനിൽ മതപരമായ പാട്ട് കേൾക്കാൻ എന്നെ ക്ഷണിച്ചു. അതൊരു ഞായറാഴ്ച രാവിലെയായിരുന്നു. ഞാൻ ഓറോൾ റോബോട്ട്സിന്റെ അദ്ദേഹത്തിന്റെ യോഗത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് അവരോട് അതെന്നെ അറിയിക്കാനായി പറഞ്ഞിരുന്നു. പറഞ്ഞു, നിങ്ങളിത് കേൾക്കൂ, ഇതൊരു മഹത്തായ ക്രിസ്തീയ ഗാനമാകുന്നു. എന്റെ മകനും അവിടെ നിന്നുകൊണ്ട് എന്നോടത് പറയുകയായിരുന്നു. ഞാൻ അവിടേക്ക് പോയി അവിടെ ഇരുന്നു. തന്റെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ പക്കൽ നിന്നും ഞങ്ങളത് വാടകയ്ക്കെടുത്തതായിരുന്നു. അതുപോലെയുള്ള ഒന്ന് എന്റെ വീട്ടിലുണ്ടാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല സാർ, ആ സാധനത്തെ എന്റെ വീട്ടിൽ എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ കൈത്തോക്ക് ഉപയോഗിച്ച് അതിനെ വെടിവെച്ച് തകർത്തുകളെയും. ആ ദുഷിച്ച കാര്യമായി എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല. ഇല്ല സാർ, എന്നാൽ ഒരു കാര്യത്തിലേക്ക് നോക്കൂ. ഇവിടെ അരിസോണയിലുള്ള നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം സ്കൂളുകളിൽ നിന്നുമുള്ള ഒരു സൂക്ഷ്മ പരിശോധനയിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. നിങ്ങൾ കണ്ടില്ലേ, അരിസോണയിലെ സ്കൂളുകളിലുള്ള 80% കുട്ടികൾക്ക് മാനസിക പോരായ്മയുണ്ട്. അവരിൽ 67% ടെലിവിഷൻ കാണുന്നവരാണ്. അതിനെക്കുറിച്ച് എന്താണ്? നിങ്ങളുടെ കൈത്തോക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അതുമായി നിങ്ങളുടെ മേൽ സ്പ്രേ ചെയ്യാൻ പിശാചിന് അനുവദിക്കരുത്. അനുവദിക്കരുത് സാർ. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ജനങ്ങൾ ന്യായവിധിയിൽ പോലും പോകേണ്ടി വരില്ല എന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഏതെങ്കിലും ഇന്ത്യക്കാരുടെ കുടുംബത്തിൽപ്പെട്ടവരെ പോലെ വളരെയേറെ കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിന്റെ തലവനായ ശ്രീമാൻ പൂളിനെ എനിക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഭക്തി ഗാനത്തിന്റെ നൂതന തമാശ കേട്ടിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് അവർ അതിനെ കൈകാര്യം ചെയ്തത്. ഒരു കൂട്ടം മുറുക്കികൾ അവിടെ നിന്നുകൊണ്ട് അവരുടെ തലകൾ മുകളിലേക്കും താഴേക്കും കുലുക്കുന്നുണ്ടായിരുന്നു. കാഴ്ചയിൽ മാന്യനും ഒരു യഥാർത്ഥ പുരുഷനുമായി ഇന്ന് രാവിലെ നേരം ഇവിടെ നിന്നുകൊണ്ട് പാടിയ ചെറുപ്പക്കാരനായ മനുഷ്യനെ ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. വല്ലപ്പോഴുമൊക്കെ ഇവിടെ വാണിജ്യക്കാരായ നിങ്ങൾ ഈ റിക്കുകളുടെ കൂട്ടരെ കൊണ്ടുവന്ന് നിർത്തുന്നത് കാണുമ്പോഴും അവർ അലറി കൂകി വിളിക്കുകയും അങ്ങനെ തുടർന്നും ചെയ്തുകൊണ്ടിരുന്നിട്ട് മുഖം നീല നിറമാകുവോളം അവരുടെ ശ്വാസം പിടിച്ചു വയ്ക്കുന്നു. അത് പാട്ടുപാടുന്നതല്ല, അത് ശാസ്ത്രീയമായ വിധത്തിൽ വളരെയേറെ ശബ്ദമുണ്ടാക്കുന്നതാണ്. പാട്ടുപാടുക എന്നാൽ ഹൃദയാന്തരത്തിൽ നിന്നുമുള്ള മധുര സംഗീതമാണ്. ഞാൻ ചിന്തിച്ചു, എന്തൊരു പരിതാപം, എന്തൊരു ലജ്ജയാണത്. മതം എന്ന പേരിന്റെ കീഴിൽ ദൈവമില്ലാത്തതുപോലെ അവർ പെരുമാറുന്നു. എന്റെ മകളോടൊപ്പം പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, ഒരു ക്രിസ്ത്യാനി പയ്യൻ ആദാമിനെ ഹൗവയെയും കുറിച്ച് ഒരു മിടുക്കൻ ഉത്തരം പറഞ്ഞു. ചോദിച്ചു, ഹൗവ തോട്ടത്തിലൂടെ പോവുകയായിരുന്നു, കുട്ടികളെ നിങ്ങൾ ആ മരം ഇവിടെ കണ്ടിട്ടുണ്ടോ? പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങളുടെ അമ്മ വീടുകളിലും നിങ്ങൾക്ക് തരുന്നത്. ഒരു ഉറച്ച ക്രിസ്ത്യാനിയായിരിക്കേണ്ടയാൾ ദൈവത്തിന്റെ വചനത്തെയും വാഗ്ദാനത്തെയും എടുത്ത ഒരു പന്നിക്കൂട്ടിലേക്കെറിയും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? അവർ ന്യായവിധിയിൽ പോകാൻ പോകുന്നില്ല എന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവം ഓരോ രഹസ്യവും ന്യായവിധിയിൽ കൊണ്ടുവരും. ദൈവമില്ല എന്നതുപോലെ അവർ പ്രവർത്തിക്കുന്നു. ഞാൻ അവരെ ഒരു മൂഢനെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു, മൂഢൻ ശരിയല്ല, അങ്ങനെ പറയരുതെന്ന് യേശു പറഞ്ഞു. ഒരുവനെയും മൂഢനെന്ന് വിളിക്കരുത്. എന്നാൽ സങ്കീർത്തനം 14:1 ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. കാണുന്നു, അവരല്ല, ഞാൻ അവരെ മൂഢന്മാർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ അതുപോലെ പെരുമാറുന്നു, അവർ അങ്ങനെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നാം ഇന്നിവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കൂ. ദൈവമില്ല എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവരെല്ലാം മുഴുവൻ കാര്യവും ബൈബിൾ ഒരു വലിയ തമാശയാകുന്നു. അവരെവിടേക്ക് പോകുന്നതെന്ന് ഞങ്ങളുടെ സഭയ്ക്കറിയാം. അതെ, നേരെ നരകത്തിലേക്ക്. കൃത്യമായും നേരെ അവരുടെ വഴിയിലായി. ശാസ്ത്രത്താലും വിദ്യാഭ്യാസത്താലും മതതത്വവേദശാസ്ത്രത്തിന്റെ സെമിനാരിയാലും അത്തരത്തിലുള്ള കാര്യത്തിന്റെ ഇളങ്കാറ്റിനാൽ അവർ നേരെ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നിന്റെ മേലും പരിശുദ്ധാത്മാവിന് ഒരു വെളിപ്പാട് കൊടുക്കാൻ അവസരം കൊടുക്കുന്നില്ല. സെമിനാരി അത് മുറിച്ചു മാറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കേണ്ടത്. ഒരു സെമിനാരിയല്ല, ബിഷപ്പുമാരോ ഓവർസിയർമാരോ മറ്റുള്ളവരോ അല്ല, പരിശുദ്ധാത്മാവാണ് നമ്മുടെ നായകൻ. കയീന അത്തരത്തിലുള്ള മനുഷ്യനായിരുന്നു. പ്രവൃത്തിയാൽ അവൻ വളരെ മതഭക്തിയുള്ളവനായിരുന്നു. ഇപ്പോൾ മതഭക്തി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ദൈവം കയീനെ ന്യായം വിധിച്ചതിൽ അനീതിയുള്ളവനാകുന്നു. കാരണം അവൻ മതഭക്തിയുള്ളവനായിരുന്നു. ആബെൽ എത്രമാത്രം മതഭക്തിയുള്ളവനായിരുന്നുവോ അത്രയും അവനുമായിരുന്നു. ഇപ്പോൾ ഓർക്കൂ, അവൻ ദൈവത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അവൻ ദൈവത്തെ ആരാധിച്ചിരുന്നു. അവനൊരു സഭയുണ്ടായിരുന്നു. അവനൊരു ബലിപീഠം പണിതു. അവനൊരു യാഗം നടത്തി. അവൻ പ്രാർത്ഥിച്ചു. അവൻ ആരാധിച്ചു. എന്നാൽ അവൻ നിരസിക്കപ്പെട്ടു. എങ്ങനെയും കാര്യമില്ല. യേശാവും കൂടെ ചെയ്തു. കാണുന്നോ, മതം നോക്കൂ, അത് സാത്താന്റെ കച്ചവടമാണ്. എല്ലാറ്റിനെയും നശിപ്പിക്കുന്നതല്ല, അതിനെ അല്പം കളങ്കപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. അത്ര തന്നെ, അവൻ മുഴുവൻ കാര്യത്തെയും കൊല്ലാൻ പോകുന്നില്ല. ഓ, കമ്മ്യൂണിസ്റ്റുകളല്ല, അല്ല അല്ല, എതിർ ക്രിസ്തു കമ്മ്യൂണിസമല്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കഴിയുമെങ്കിൽ അത് വ്രതന്മാരെയും തെറ്റിക്കാൻ നോക്കും. ആ ഇരുമ്പ് മറയെ ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാൽ ധൂമ്ര വർണ്ണത്തെ ശ്രദ്ധിക്കുക. എന്നാൽ ശ്രദ്ധിക്കൂ, കയ്യീൻ ആരാധിക്കുവാൻ വന്നു. എന്നാൽ അവനിലുണ്ടായിരുന്നത് തെറ്റായ വിത്തായിരുന്നു, സർപ്പത്തിന്റെ വിത്ത്. സർപ്പത്തിന്റെ സീൽക്കാരം അവന് മേൽ ഊതിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ സ്ത്രീയാൽ ഉളവായ സന്താനമായിരുന്നു. അവൻ ദൈവത്തിന്റെ പൂർണ്ണഹിതം അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ അത് ചെയ്യുന്നതിന് നിരസിച്ചിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് ഇഷ്ടം സാത്താൻ അറിയാം. എന്നാൽ അവൻ അത് ചെയ്യുന്നതിനെ നിരസിക്കുന്നു. ശ്രദ്ധിക്കൂ, അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഹാബേലിന് സന്ദേശം കണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങളത് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങളുടെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടറിനെ ഉപയോഗിക്കുക. ഹാബേലിന്റെ ശരിയായ സന്ദേശം, അതിനെ ദൈവം സത്യമാണെന്ന് നീതീകരിച്ച് കാണിച്ചു. ഇപ്പോൾ നിങ്ങൾ അടുത്തു വരുന്നുണ്ടോ? ഹാബേലിന്റെ സന്ദേശം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ സന്ദേശം ശരിയാണെന്നും ദൈവം അതിനെ ന്യായീകരിച്ചെന്നും കയ്യീൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ ദുരഭിമാനം അവനെ അതിൽ നിന്നും മാറ്റി നിർത്തി. അത് ശരിയാണ്, അത് ചെയ്യുന്നതിൽ നിന്നും അവന്റെ അഹങ്കാരം അവനെ മാറ്റി നിർത്തി. ദൈവം സന്ദേശത്തെ സമർത്ഥിച്ചെന്നും അവർ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും കാണപ്പെടുന്നത്. ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ ജനങ്ങൾക്ക് എളിമപ്പെടാൻ വളരെ പ്രയാസമാകുന്നു. അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സഭയുടെ മതപ്രമാണങ്ങൾക്ക് അവരെ സ്വയം താഴ്ത്തും തീർച്ച. എന്നാൽ വചനത്തിനോട് എളിമപ്പെടുകയില്ല. നിങ്ങളത് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇവിടെ എനിക്കൊരു തിരുവഴുത്തുണ്ട്, അതാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്.
4:6-7
ദൈവം കയ്യീനോട് പറഞ്ഞു, ചോദിച്ചു, നിന്റെ മുഖം വാടുന്നതെന്ത്? നീ കോപിച്ചും കൊണ്ട് ചുറ്റി നടക്കുന്നതെന്ത്? നീ ഇപ്പോൾ കേട്ട സന്ദേശം തന്നെ നിന്നെ ഇളക്കി മറിച്ചോ? ചോദിച്ചു, അതെ, നീ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? നിന്റെ മുഖം വാടുന്നതെന്ത്? ഞാൻ നിന്റെ സഭയിൽ വന്നിരുന്നില്ലേ? എന്നിട്ടും നീ അത് ചെയ്യാത്തതെന്താണ്? നിങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ ഉപയോഗിക്കുന്നോ? കാണുന്നോ? അഥവാ എന്തുകൊണ്ട് നീ അങ്ങനെ നോക്കുന്ന എന്താണ്? പറഞ്ഞു, നീ തന്മ ചെയ്തിരുന്നു എങ്കിൽ അവിടെ നിന്റെ സഹോദരൻ ചെയ്യുന്നത് പോലെ തന്നെ പോയി ചെയ്യുക. ഞാൻ നിന്നെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നിന്നോടും അതേ കാര്യം തന്നെ ഞാൻ ചെയ്യും. എന്നാൽ അവനത് ചെയ്യാൻ സാധിച്ചില്ല. അവൻ പറഞ്ഞു, ഇപ്പോൾ നീ ചെയ്യുന്നില്ല എങ്കിൽ അവിശ്വാസത്തിന്റെ പാപം നിന്റെ വാതിൽകൾ കിടക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞുപോയി എന്നവർ നമ്മോട് പറയുമ്പോഴും നിങ്ങൾ നോക്കൂ, വെളിപ്പാട് 10 മലാഖി 4 കൂടെ ദൈവം ഈ അവസാന നാളുകളിൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി സമർത്ഥിക്കപ്പെടുന്നതും തെളിയിക്കപ്പെടുന്നതും അവർ കാണുന്നു. ആ കാര്യങ്ങളെല്ലാം അത്രമാത്രം സമർത്ഥിക്കപ്പെട്ടിട്ടും എന്താണ് കാര്യം സഹോദരന്മാരെ? കുഴപ്പമെന്താണ്? കാണുന്നോ? അവർ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിശ്വാസം അത് പാപമാകുന്നു. ഒരേ ഒരു പാപമേ ഉള്ളൂ, അത് അവിശ്വാസമാകുന്നു. അത് ശരി തന്നെ. നിങ്ങൾ മദ്യപിക്കുന്നതിനാലോ പുക വലിക്കുന്നതിനാലോ പുകയില ചവയ്ക്കുന്നതിനാലോ ഷോർട്ടുകൾ ധരിക്കുന്നതിനാലോ നിങ്ങൾ ചെയ്യുന്ന മറ്റേതെങ്കിലുമോ അല്ല നിങ്ങൾ ന്യായം വിധിക്കുന്നത്. അല്ല, നിങ്ങൾ നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. അതിന്റെ കാരണമെന്താണെന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാകുന്നു. നിങ്ങൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. മനസ്സിലായോ? ഒരു വിശ്വാസിക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ അതല്ലെങ്കിൽ ചിന്തിക്കുന്ന സ്ത്രീയുടെ ഫിൽട്ടർ ഏതെങ്കിലും ഒന്നെടുക്കും. ശരി, എന്നാൽ നിങ്ങൾ നോക്കൂ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ഇപ്പോൾ അത് കയീനോട് എന്ത് ചെയ്തു നോക്കൂ, ഇന്നും അത് സംഭവിക്കാൻ പോകുന്നു. അത് മനഃപൂർവ്വം ചെയ്ത പാപമായി. അതവനെ ദൈവത്തിൽ നിന്നും ദൂരം പോകാനിടയാക്കി. അവൻ മനഃപൂർവ്വം അനുസരണക്കേട് കാണിച്ചു. ഓരോ വ്യക്തിയും അതേ വിധത്തിൽ തന്നെ. ദൈവത്താൽ സമർത്ഥിക്കപ്പെട്ട ഹാബേലിന്റെ സന്ദേശം കണ്ടതിനു ശേഷവും അത് സത്യമായിരുന്നു. എന്നാലും അത് ചെയ്യുന്നത് അവൻ നിരസിച്ചു കളഞ്ഞു. മനഃപൂർവ്വം പാപം ചെയ്തു. അതേ കാര്യം തന്നെയാണ് അന്ന് ചെയ്തത്. അപ്പോൾ അവൻ ആ വേർപിരിയുന്ന രേഖ മറികടന്നുപോയി. നിങ്ങൾക്ക് മറികടക്കാവുന്ന ഒരു രേഖയുണ്ട്, അത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയില്ലേ? ഇപ്പോൾ ഇവിടെയും ടെലിഫോണിലൂടെ പ്രക്ഷേപണം ശ്രമിക്കുന്നവരായ രാജ്യമെമ്പാടുമുള്ള ധർമ്മോപദേശികളെ, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇത് തിരുവചനമാണ് നിങ്ങൾ കാണുകയും നിങ്ങളത് ചെയ്യുന്നതുമില്ല. ദൈവം എല്ലായ്പ്പോഴും ചെയ്യില്ല. അവൻ, ഓ നിങ്ങൾ അനുഗ്രഹീതരായി പൊയ്ക്കൊണ്ടിരിപ്പൻ. അങ്ങനെ തന്നെ ഇസ്രായേലിലെ പുരോഹിതരുമായിരുന്നു. അവർ വനാന്തരത്തിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തി കൃഷി ചെയ്തു, അനുഗ്രഹിക്കപ്പെടുകയും മറ്റെല്ലാം ചെയ്തിരുന്നു. എന്നാൽ അവർ ഓരോരുത്തരും ദൈവത്തിൽ നിത്യമായി വേർപെട്ടുപോയി. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഓ അതെ, ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കും, എന്നാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ അതാണ് ബൈബിൾ പറയുന്നത്, അതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് ആ വേർപെടുത്തുന്ന രേഖ മറികടക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കൈ മറികടന്നു. ഇവിടേക്ക് നമുക്കൊരു നിമിഷം തിരിക്കാം. എനിക്ക് എബ്രായർ 10:26 കിട്ടിയിരിക്കുന്നു. അതെനിക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. എബ്രായരുടെ പുസ്തകം 10:26 വാക്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിവിടെ ഞാൻ എഴുതിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു നിമിഷം സഹിക്കുമെങ്കിൽ നമുക്കത് ഒരു നിമിഷം വായിക്കാം. ശരി, ഇവിടെയാണ് നാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായുള്ള ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമുള്ളൂ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധ വചനം അരുളി ചെയ്യുന്നതാകുന്നു. നാം അതിനെ കണ്ടതിനും കേട്ടതിനും ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ അപ്പോൾ നാം ആ രേഖ മറികടന്നിരിക്കുന്നു. അതിനുശേഷം പിന്നെ ഒരു ക്ഷമയുണ്ടായിരിക്കില്ല. നിങ്ങൾ രേഖ മറികടന്നിരിക്കുന്നു. ഓ, നിങ്ങൾ പറയും, ദൈവം ഇപ്പോഴും എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഓ അതെ, അതിർത്തി രേഖയിലായിരുന്നു ഇസ്രായേലിനെ ഓർക്കുക. ദൈവം ആ വിശുദ്ധ ദേശത്തേക്ക് ഒരു വാഗ്ദത്തം അവർക്ക് നൽകിയിരിക്കുകയും ആ ദേശം നല്ലതും പാലും തേനും ഒഴുകുന്നതുമാകുന്നു. ദേശം ഒറ്റുനോക്കാനായി മോശ യോശുവയെയും കാലേബിനെയും ചാരന്മാരെയും ആ ദേശത്ത് അയക്കുകയും അവർ തിരികെ സമർത്ഥിക്കപ്പെട്ട തെളിവ് കൊണ്ടുവരികയും ചെയ്തു. അവരിൽ 10 പറഞ്ഞു, നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്കത് ചെയ്യാൻ കഴിയുകയില്ല. അവിടെയുള്ള പ്രതിബന്ധം നോക്കുവിൻ, പരിഹസിക്കപ്പെടും. യുദ്ധം ചെയ്യാൻ നമ്മുടെ പക്കൽ ഈ ചെറിയ വസ്തുക്കൾ മാത്രമേയുള്ളൂ. അവരുടെ കയ്യിൽ എന്താണോ നോക്കൂ, നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്കത് ചെയ്യാനുള്ള കഴിവില്ല. യോശുവയും കാലേബും പറഞ്ഞു, ആ മതിലും വലിയത് ചെയ്യാൻ മതിയായവരാണ്. ദൈവം ആ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ പിന്തിരിഞ്ഞു എന്നോർക്കുക. അത് കാദേശ് ബർന്നായിൽ വെച്ചായിരുന്നു. അവർ പിന്തിരിഞ്ഞിട്ട് വനാന്തരത്തിൽ അലഞ്ഞു നിന്നതായി തീർന്നു. അവരെല്ലാവരും മരിക്കുകയും നിത്യമായി വേർപെട്ടു പോവുകയും ചെയ്തു. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, നേർപ്പെടുത്തുന്ന രേഖ മറികടക്കരുത്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപം തന്നെ. ഇസ്രായേൽ അതേ കാര്യം ചെയ്തു. മോശെ സമർപ്പിക്കപ്പെട്ടത് അവർ കണ്ട ശേഷവും ആ വിലയേറെ സമർപ്പിക്കപ്പെട്ട വിത്തിന്മേൽ അവരെ ബിലയാമിനാൽ സ്പ്രേ ചെയ്യാൻ അനുവദിച്ചു. പാസ്റ്റർ, ഒരിക്കലും ഈ വചനത്തിനെതിരായി നിങ്ങൾ ഒന്നും തന്നെ പറയരുത്. ബിലയാമിനെ നോക്കൂ, അവനൊരു പ്രവാചകനായിരുന്നു. അവൻ ദൈവത്തിന്റെ വിത്ത് സമർപ്പിക്കപ്പെട്ടതായി കണ്ടിരുന്നു. എന്നാൽ അവനായിരുന്ന അവന്റെ സ്വന്തം വിഭാഗീയ സഭയുടെ കീഴിൽ മോവബ്യർ ആ അലഞ്ഞിരിക്കുന്ന കൂട്ടദേശത്തിലൂടെ വരുന്നത് കണ്ടു. അവനത് സ്പ്രേ ചെയ്തുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, ഒരു നിമിഷം നിൽക്കൂ. നാം എല്ലാവരും ക്രിസ്ത്യാനികളാകുന്നു, നാം എല്ലാവരും വിശ്വാസികളാകുന്നു. നമ്മുടെ പിതാക്കന്മാരും നിങ്ങളുടെ പിതാക്കന്മാരും ഒന്നു തന്നെയല്ലേ? ഞങ്ങൾ ലോത്തിന്റെ മക്കളല്ലേ? ലോത്ത് അബ്രഹാമിന് അനന്തരവനല്ലേ? നാം എല്ലാവരും ഒരുപോലെയല്ലേ? നമുക്ക് തമ്മിൽ വിവാഹം കഴിക്കാം. ഹവ്വ ഏദനിൽ വെച്ച് സാത്താനെ അവളുടെ മേൽ ചെയ്യാൻ അനുവദിച്ചതുപോലെ അവരോടുകൂടെ യഥാർത്ഥ പ്രവാചകൻ സമർത്ഥിക്കപ്പെട്ട വചനവുമായി ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവൻ ഒരു കള്ളപ്രവാചകനിലൂടെ ഇസ്രായേലിന് മേൽ സ്പ്രേ ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചു. എന്നാൽ ഒരു ബുദ്ധിപരമായ ആശയത്താൽ അവൻ അവരുടെ മേൽ സ്പ്രേ ചെയ്തു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ അതൊരിക്കലും ക്ഷമിക്കപ്പെട്ടില്ല. ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെട്ടിരുന്നില്ല. വാഗ്ദത്ത ദേശത്തിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ കർത്തവ്യത്തിന്റെ പാതയിൽ വെച്ച് ആ വിത്തഴുകിപ്പോയി. അവർ ഓരോരുത്തരും ശരിക്കും സഭയിൽ വെച്ച് തന്നെ ദൈവത്തെ പിൻപറ്റുന്ന കർത്തവ്യത്തിന്റെ നിരയിൽ വെച്ച് തന്നെ നശിച്ചഴുകിപ്പോയി. എന്താ, നാം എല്ലാവരും ഒന്നല്ലേ? നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസപരവും ബുദ്ധിപരവുമായ ആശയത്തെ അവരുടെ മേൽ ബുദ്ധിയോടെ സ്പ്രേ ചെയ്യാൻ സാത്താൻ അനുവദിച്ചു. നിങ്ങൾ അല്ല, അവനത് അവന്റെ പക്കലുണ്ട് എന്ന പോലെ അവൻ അവരുടെ മേൽ ബുദ്ധിപരമായ ആശയത്തെ കള്ള ഉപദേഷ്ടാവിനാൽ സ്പ്രേ ചെയ്യാൻ അനുവദിച്ചു. എക്യുമെനിക്കൽ കൌൺസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നോക്കൂ. അതേ കാര്യം തന്നെ. നാം എല്ലാവരും ഒന്നു ചേർന്നൊരു വലിയ സംഘടനയാകാം. നിങ്ങളുടെ മുഴുവൻ സംഘടനാ വ്യവസ്ഥകളും പിശാചിന്റേതാകുന്നു. അത് ബൈബിളിലെ മൃഗത്തിന് മുദ്രയാകുന്നു. കർത്താവ് അനുവദിക്കുമെങ്കിൽ വളരെ വേഗം തന്നെ അതിനെക്കുറിച്ച് എന്റെ പുസ്തകം ഉണ്ടാക്കുന്നതാണ്. ശ്രദ്ധിക്കൂ, നോഹയുടെ സമയത്ത് ഒഴുകി നടക്കാനായി വചനം പണിതുയർത്തിയിരുന്നത് കാണാൻ കഴിയുന്നു. ഇവിടെ ഒരു ചെറിയ അഭിപ്രായം പറയാൻ എന്നെ അനുവദിക്കുക. ഭൂമിയിൽ നിന്നും ആകാശങ്ങളിലേക്ക് രൂപാന്തരപ്പെടാനായി വചനത്തെ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവന്നതായിരുന്നു. ആ കാര്യത്തിന്റെ ആകൃതി കണ്ടിട്ടും അവരുടെ ബുദ്ധിപരമായ ആശയത്താൽ നോഹ അവസാന സമയത്തെ കുറിച്ച് പ്രവചിക്കുമ്പോൾ പ്രവാചകന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നാൽ സംഭവിച്ചെന്തായിരുന്നു? ആ ആകൃതി ദൈവവചനത്താൽ നിർമ്മിക്കപ്പെട്ടതും വിശ്വാസവും പ്രാർത്ഥനയുമായി അകത്തും പുറത്തും കീഴ് തേച്ചതുമായിരുന്നു. മഴ വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ നേരെ ഭൂമിക്ക് മേളിലായി അവരുടെ സഭകളിൽ വെച്ച് തന്നെ മതങ്ങളുടെ എല്ലാ ബുദ്ധിപരമായ ആശയങ്ങളും മരിച്ചു നശിച്ചുപോയി. അതിന്റെ എല്ലാറ്റിനെയും മുകളിലായി പെട്ടകം പൊങ്ങി നിന്നു. ശാസ്ത്രീയമായി സ്പ്രേ ചെയ്തിരുന്ന വിത്ത് ആ ന്യായവിധിയിൽ വെച്ച് തന്നെ അഴുകിപ്പോയി. എങ്ങനെയൊക്കെ ആയാലും ശരി, നാം എന്താണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നാം നമ്മുടെ സഭയെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ അതോ ദൈവവചനത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു? നാം എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നാം എന്തിലേക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നാം തിരികെതിരേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണോ? ഈ സഭയായ ഹവ്വ ഈ അന്ത്യ ദിവസങ്ങളിൽ ഈ മഹത്തായ ഹവ്വ എന്താണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സഹോദര, ഇപ്പോൾ തന്നെ ഞാൻ നിർത്താൻ പോവുകയാണ്, കാരണം സമയം വളരെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വെറും 15 മിനിറ്റ് കൂടി നൽകൂ, ഞാൻ എന്റെ തിരുവെഴുത്തുകളെ ഇവിടെ നിർത്തും. അതെ, ശരി, എനിക്കറിയാം. അതെ, ജനങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന ഒരു പക്ഷേ ഇതിനെ വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ നിർത്തുന്നത് എനിക്ക് പ്രയാസമായിരിക്കുന്ന പോലെ കാണപ്പെടുന്നു. ഞാൻ വേഗത്തിലാക്കാം. ശരി, ഇന്നുള്ള വലിയ ശാസ്ത്രീയവും വിദ്യാഭ്യാസപരവുമായ സഭ എന്ന് വിളിക്കപ്പെടുന്ന സങ്കര ഹവയെ നോക്കൂ. അവൾ എന്താണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ദൈവവചനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധം തന്നെ തുടരാൻ അനുവദിക്കുന്നു. അവർ ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററോ അഥവാ ദൈവത്തിന്റെ ഫിൽറ്ററോ അല്ല ഉപയോഗിക്കുന്നത്. അവർ എന്താണ് ഉത്പാദിപ്പിക്കുന്നത് നോക്കൂ. അവർ അവരെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നു. സഭ അവളുടെ വൈകൃതമാക്കപ്പെട്ട വിത്തിന്റെ ജ്ഞാന പദ്ധതിയാൽ ദൈവത്തിന്റെ വചനത്തെ ശാസ്ത്രീയമായി അജ്ഞരാക്കാനിടയാക്കി. ഇപ്പോൾ ഞാൻ ആ അഭിപ്രായങ്ങൾ എടുക്കട്ടെ. അവസാനിപ്പിക്കുന്നതിന് ഞാൻ അവരെ വളരെ പിടിച്ചിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ശാസ്ത്രീയമായി അജ്ഞരാക്കി. ദൈവം ഇവിടെ ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ വാഗ്ദത്ത വചനത്താൽ അവൻ ചെയ്തിരുന്ന കാര്യങ്ങളെ ചെയ്യുമ്പോൾ അവർ അതിനെ ഗൗനിക്കാതെ നടന്നകലുന്നു. കാരണം അവർ ശാസ്ത്രീയമായി അജ്ഞരാക്കപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രീയമായി അറിവില്ലാത്തവരാക്കപ്പെട്ടിരിക്കുന്നു. ഉച്ച കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുമായി തന്നെ മുന്നോട്ടു പോകാം എന്നൊരു തുണ്ടു പേപ്പർ എഴുതി ഇവിടെ സഹോദരൻ വില്യംസ് തന്നപ്പോൾ ഞാൻ പുഞ്ചിരിച്ചുപോയി. ഞാൻ അതിനെ അനുമോദിക്കുന്നു. അത് വാസ്തവമായും വളരെ നല്ലതാണ്. കാണുന്നോ, എന്നാൽ ജനങ്ങൾ മനഃപൂർവ്വം പാപം ചെയ്യുകയാണ്. അത് ലോകത്തിലെ സകല സഭയുടെ വ്യവസ്ഥയും ദൈവത്തിനെതിരായി മനഃപൂർവ്വം പാപം ചെയ്യുന്നതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് ശരിയാണെന്ന് സാമാന്യ മാന്യത നിങ്ങൾക്ക് തെളിയിച്ചു തരും. ശരി, ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരു കാമത്തിന്റെ മറ അവളുടെ കണ്ണുകളിൽ അന്ധത പിടിപ്പിച്ചിട്ട് അവൾ വീണ്ടും നഗ്നയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വെളിപ്പാട് മൂന്നിൽ ദൈവം പറയുന്നു, നിന്റെ കണ്ണുകൾ തുറക്കേണ്ടതിന് വന്ന് കണ്ണിലെഴുതുവാനുള്ള ലേപനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളുക. നോക്കൂ, കണ്ണിലെഴുതുന്ന ലേപനം അവന്റെ വചനമാകുന്നു. അവർ പറയുന്നത് പോലെ അതെ, തന്റെ ഡിഗ്രികൾ സമ്പാദിക്കാനായി ഈ മനുഷ്യൻ 40 വർഷം പഠിച്ചിട്ടുണ്ട്. അവനൊരു BLD, BD ഇവയെല്ലാം ഉണ്ട്. അതിനെപ്പറ്റി യേശു പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്നെത്താൻ ത്യജിക്കട്ടെ. പൗലോസ് തന്നെ തന്നെ ത്യജിച്ചിരുന്നു. നിങ്ങൾ ചോദിക്കാം, അതങ്ങനെയല്ലേ അർത്ഥമാക്കുന്നത്? അതെ, അന്ന് എന്തുകൊണ്ടാണ് പൗലോസ് അതിനെ പിന്തുടരാത്തത്? അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെടുക്കൽ വന്നത് മനുഷ്യന്റെ വശീകരണ വാക്കുകളല്ല, എങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ അതിന്മേൽ പണിയുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ വാക്ക് ജ്ഞാനത്തിന്റെ വൈഭവത്തിന്മേൽ പണിയാതെ ദൈവവചനത്തിന്മേൽ നിങ്ങളുടെ വിശ്വാസം പണിയപ്പെടാനായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രകടനത്താലുമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. ജനങ്ങൾക്ക് അവരുടെ സാമാന്യമായ അന്തസ്സും വിനയവും നഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. അവരായിരുന്നത് പോലെ അവരായിരിക്കുന്നില്ല. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോൾ ജനങ്ങൾ വിറയ്ക്കുമായിരുന്നു. അതെ, അവർ തീർച്ചയായും വിറച്ചിരുന്നു. ജനങ്ങൾ ഉണർന്നിരുന്നു, കാരണം അവർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് അതിനോടുള്ള അവരുടെ ഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ശലോമോൻ പറഞ്ഞു, ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അതിന്റെ ആരംഭം മാത്രമാകുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞാൽ ജനങ്ങൾ പറയും, അസംബന്ധം. നോക്കൂ, അവർക്ക് ഒരു പ്രതീക്ഷയും ശേഷിക്കുന്നില്ല. അതിന്റെ കാരണം അവർ പറയുന്നത്, ഞങ്ങൾ സമർത്ഥന്മാരാണ്, ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അത്തരത്തിലെ ഒരു വസ്തു ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അതിനും ഒരു പഴയ പരിഞ്ചലുണ്ട്. അതിങ്ങനെയാണ്, ഭൂതന്മാർ കാൽവെക്കാൻ ഭയപ്പെടുന്നിടത്ത് മൂഢന്മാർ ആണിതറച്ച ഷൂസ് ധരിച്ച് നടക്കുന്നു. തീർച്ചയായും ഇപ്പോൾ ധൃതിയിലാക്കാം. രൂപാന്തരം എന്നാൽ എന്താണ്? അത് നമുക്ക് എങ്ങനെ കിട്ടും? രൂപാന്തരം എന്താണ് ചെയ്യുന്നത്? അവന്റെ വചനത്തിന്റെ ആത്മാവിനാൽ ദൈവം അത് ചെയ്യുന്നു. അവൻ രൂപാന്തരപ്പെടുത്തുന്നു. അവന്റെ വിത്തുകളെ അവൻ നടുന്നു, അവന്റെ ആത്മാവിനെ അതിന്മേലിടുന്നു. അപ്പോൾ അതിന്റെ ഉൽപ്പന്നം അത് കൊണ്ടുവരുന്നു. അവന്റെ പരിശുദ്ധാത്മാവ് വിത്തുവചനത്തെ അതിന്റെ വിധത്തിലുള്ളതായി രൂപാന്തരപ്പെടുത്തി സമർത്ഥിക്കുന്നു. നിങ്ങൾ ഏതു തരത്തിലെ വിത്താണ്, അത് നിങ്ങളിൽ എന്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾക്കതിനെ ഒളിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ അകമേ എന്താണോ അത് പുറമേ കാണിക്കുന്നു. നിങ്ങൾക്കതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അത് ഏത് വിധമുള്ള മരമായിരിക്കുന്നുവോ അതല്ലാതെ അതിൽ നിന്നും മറ്റൊന്നും മുളപ്പിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, അത് ആ വിധത്തിൽ തന്നെയായിരിക്കും. അതിന്റെ അകത്തിരിക്കുന്ന വിത്തിനെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. അത് ഏതു തരത്തിലുള്ള വിത്തായാലും കാര്യമില്ല, അത് അതിനെ തന്നെ രൂപാന്തരപ്പെടുത്തും. അത് തിന്മയാണോ എങ്കിൽ അതൊരു തിന്മയെ പുറപ്പെടുവിക്കും. അതൊരു കപട വിശ്വാസിയാണെങ്കിൽ അതൊരു കപട വിശ്വാസിയെ പുറപ്പെടുവിക്കും. അത് ദൈവത്തിനൊരു യഥാർത്ഥ വചനമാണെങ്കിൽ അതൊരു യഥാർത്ഥ ദൈവപുത്രനെയോ പുത്രിയെയോ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററിലൂടെ പുറപ്പെടുവിക്കും. ആ വിത്ത് കടന്നു വരുമ്പോൾ അത് അതിലൂടെ കടന്നു വരികയും അതൊരു ദൈവപുത്രനെയോ പുത്രിയെയോ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒരിക്കൽ ലോകം ഇരുട്ടിലും അന്ധതമസിലും കിടന്നപ്പോൾ ദൈവം, ഇപ്പോൾ നന്നായി കേൾക്കൂ, എന്തുകൊണ്ടെന്നാൽ അല്പനേരം കൂടെ നാം അധിക നേരം സംസാരിക്കാൻ പോകുന്നില്ല. നോക്കൂ, വീണ്ടും ലോകം എല്ലാ തരത്തിലെ മതങ്ങളാലും കൈകൾ കഴുകുന്നതിലും കിണ്ടി കിണ്ണങ്ങളിലും വ്യത്യസ്തമായ തൊപ്പികളിലും ചരടുകളിലും ധരിക്കുന്നതിലും മറ്റുള്ളവയാലുമായി അത് അന്ധതമസ്സിന്റെ പരമോന്നതമായ അവസ്ഥയിൽ കിടന്നിരിക്കുകയും ദൈവത്തിന്റെ യഥാർത്ഥ ഇസ്രായേൽ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും അത്രയേറെ വൈകൃതമാക്കപ്പെട്ടിരുന്നപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായങ്ങളാൽ ദൈവവചനത്തെ ജനങ്ങൾക്ക് ദുർബലമാക്കിയിരിക്കുന്നു. ആ വിശുദ്ധ പുരോഹിതന്മാരെ നോക്കുവിൻ, അവർ അവരെ വിളിച്ചിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുന്നു. നോക്കൂ, കൃത്യമായും അവൻ പറഞ്ഞത് അതാണ്. ലോകം അങ്ങനെയുള്ള ഒരവസ്ഥയുടെ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ മുൻകുറിക്കപ്പെട്ടിരുന്ന ഒരു വിത്തിനുമേൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ചലിക്കാൻ തുടങ്ങി. യെശയ്യാവ് 9:6 വാഗ്ദാനത്തെ അവൻ വ്യാഖ്യാനിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. അവൻ ആ സമയത്തിന്റെ കുഴപ്പങ്ങൾ രക്ഷിക്കാനായി ദൈവം മനുഷ്യ ശരീരത്തിലായി തീർന്നു. ദൈവത്തിന്റെ ഛായയിൽ മനുഷ്യ സൃഷ്ടിച്ചപ്പോൾ പ്രവാചകനത് മുൻകൂട്ടി കാണുന്നതിലൂടെ ഇവിടെ ഇതാ ദൈവം കടന്നു വരുന്നു. ഇപ്പോൾ ഓർക്കൂ, സാത്താനെ ഈ അവസാന ദിവസത്തിൽ അവന്റെ മതപരമായ പദ്ധതികളാലും വിദ്യാഭ്യാസപരമായ പദ്ധതികളാലും കണ്ടിരുന്ന അതേ പ്രവാചകൻ തന്നെ ആ വചനത്തെയും മുൻ കണ്ടിരുന്നു. അതേ പ്രവാചകൻ യെശയ്യാവ് 9:6 പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവന് സമാധാന പ്രഭു, വീരണാം ദൈവം, നിത്യപിതാവ് എന്ന് പേർ വിളിക്കും. അവന്റെ ആധിപത്യത്തിന് അവസാനമുണ്ടാകില്ല. ആ വചനം ദൈവത്തിന്റെ വചനമാകുന്നു. ആ വചനത്തിന്മേൽ ആത്മാവ് ചലിക്കാൻ തുടങ്ങുകയും അതൊരു കന്യകയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടിട്ട് ഒരു മനുഷ്യൻ ഒരു മകൻ ജനിക്കുകയും ചെയ്തു. സൃഷ്ടിച്ചതല്ല, ജനിച്ചു. സാത്താൻ അതിന്റെ മേൽ പല പ്രാവശ്യം സ്പ്രേ ചെയ്യാൻ ശ്രമിച്ചു. അവനവനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, നീ നിന്നെ ആരെന്ന് പറയുന്നുവോ അതാകുന്നു എങ്കിൽ പിന്നെ എന്റെ കുറച്ച് രോഗസൗഖ്യങ്ങളെ ചെയ്യൂ. നിനക്കത് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ കാണിക്കുക. ഈ അപ്പം ഈ കല്ലിനെ അപ്പമാക്കി മാറ്റൂ. നീ മലയിൽ നിന്നും താഴേക്ക് ചാടുക, നീ അത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതേ കാര്യം തന്നെ ഇന്നും ആ മതപരമായ പിശാചികൾ പറയുന്ന നിങ്ങൾ കാണുന്നില്ലേ? ദിവ്യ രോഗസൗഖ്യം എന്നൊരു കാര്യമുണ്ട് എങ്കിൽ ഇവിടെ സഹോദരൻ ഇന്ന ഇന്നാൾ കിടക്കുന്നു, നീ അവനെ സൗഖ്യമാക്കുന്നത് കാണട്ടെ. അതേ പിശാചി തന്നെ യേശുവിന്റെ കുരിശിലരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണ് എങ്കിൽ കുരിശിൽ നിറങ്ങി വാ. അവൻ ദൈവപുത്രനായിരുന്നു എന്ന് വചനം പറയുന്നു. അവൻ ദൈവപുത്രനായിരുന്നു എന്ന് ആത്മാവ് തെളിയിച്ചു. യെശയ്യാവ് 9:6 നിറവേറി. അതവനായിരുന്നു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിക്കുന്ന ഏകദേശം 60 പരം തിരുവെഴുത്തുകൾ കഴിഞ്ഞ രാത്രിയിലെ പ്രക്ഷേപണത്തിൽ നാം കൊടുത്തിരുന്നത് നിങ്ങൾ കേട്ടിരിക്കും. ഓ സാത്താൻ എല്ലാം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ ശ്രമിച്ചു നോക്കി. ഒരു രാത്രിയിൽ ഒരു പടകിന്റെ പുറകിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ ഉറങ്ങുന്നത് അവൻ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അവനെ ഇപ്പോൾ തന്നെ നശിപ്പിക്കും. എന്നാൽ അവനത് കഴിഞ്ഞില്ല. തെറ്റായ കാര്യം ചെയ്യാൻ അവനെ പ്രലോഭിപ്പിച്ചു. എന്നാൽ അവനത് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? മുൻ നിർണയിക്കലിനെ തള്ളിപ്പുറത്താക്കൽ വസ്തുവിനാൽ അവൻ സ്പ്രേ ചെയ്യപ്പെട്ടിരുന്നു. അതിന് വഞ്ചിക്കപ്പെടാൻ കഴിയുകയില്ല. ഇല്ല, ഇല്ല, അവൻ അവിടെ ആയിരിക്കുമെന്ന് വചനം പറഞ്ഞിരുന്നു. ആമേൻ. അവനെ ഒരു പിശാചിനും ശല്യപ്പെടുത്താൻ സാധിക്കുകയില്ല. മറ്റൊരു ദൈവപുത്രനും അവന്റെ സ്ഥാനമെടുക്കാൻ മുൻ നിർണയിക്കപ്പെട്ടിരുന്നതുമില്ല. അവനെ തള്ളിപ്പുറത്താക്കുന്ന വസ്തുവിനാൽ സ്പ്രേ ചെയ്തിരുന്നു. സാത്താന് വിഷം വിഭാഗീയ സഭയിലെ ഡോക്ടർമാർക്ക് പോലും അവനെ ഒരിക്കലും തൊടാൻ സാധിച്ചിരുന്നില്ല. നോക്കൂ, അവൻ നേരെ പൊയ്ക്കൊണ്ടിരുന്നു. അവനെ ഒന്നും തന്നെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അതിനവന്റെ മേൽ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിച്ചില്ല. അതെ, ഞാൻ നിന്നെ മുഴുവൻ ഭൂമിയുടെയും വിശപ്പാക്കാം. എനിക്ക് അതിന്റെ മേൽ ഭരണാധികാരമുണ്ട്. നീ എന്നെ ആരാധിക്കുമെങ്കിൽ കടന്നു വന്ന് എന്റെ കൂട്ടത്തോടെ ചേരുക. ഞാൻ നിന്നെ അധികാരിയാക്കാം. ഞാൻ സ്ഥാനമൊഴിയാം, നീ ആ സ്ഥാനം എടുത്തുകൊള്ളൂ. അവൻ പറഞ്ഞു, സാത്താനെ എന്റെ പിന്നിലായിക്കൊള്ളുക. വചനത്തെ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ സേവിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു. പിന്നെ ഒരു നാൾ ഈ മഹാന വ്യക്തിയെക്കുറിച്ച് ഞാൻ അല്പനേരം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം അവന്റെ മേൽ വീണ്ടും ആത്മാവ് ചലിച്ചു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തൊന്നും പ്രവാചകനോട് വന്ന കുറച്ച് തിരുവെഴുത്തുകൾ അവനെ പറ്റി അവിടെ എഴുതിണ്ടായിരുന്നു. അറവുശാലയിലെ കുളാടിനെ പോലെ അവനെ കൊണ്ടുപോയി. ആത്മാവ് അവന്റെ മേൽ ചലിച്ചിട്ട് അവനെ നയിച്ചുകൊണ്ട് അവനെ കാൽവരിയിലെ കുരിശിലേക്ക് അയച്ചു. അവിടെ വച്ച് അവൻ മരിച്ചു. ഭൂമി മേലുണ്ടായിരുന്ന മുൻകുറിക്കപ്പെട്ട വിത്തിനുമേൽ വെളിച്ചവും ജീവനും കടന്നു വരേണ്ടതിന് അവന്റെ മരണത്തിൽ സംഭവിക്കും എന്ന് പറയപ്പെട്ടിരുന്ന സകലതും നിറവേറി. അവനത് സംഭവിക്കുന്നതിനുള്ള ആ വഴിയൊരുക്കി. വിത്ത് ഇവിടെയായിരുന്നു. ആത്മാവ് ജീവനെ കൊണ്ടുവരുന്നു. ഈ അന്ധകാരത്തിന്റെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി രൂപാന്തരപ്പെടുത്തുന്നു. മുന്നയം എന്ന വാക്കിൽ ഇടറിപ്പോകരുത്. നിങ്ങൾ ഇടറിപ്പോകും എന്നെനിക്കറിയാം. എന്നാൽ കേൾക്കൂ, അത് എന്റെ വാക്കല്ല, അത് ദൈവത്തിന്റെ വാക്കുകളിൽ ഒന്നാകുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഫെസ്യർ 1:5 വായിക്കുക. അവിടെ അവൻ യേശു ക്രിസ്തുവിലൂടെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് മുൻ നിർണയിച്ചിരിക്കുന്നു എന്നാകുന്നു. കാണുന്നോ? ഒരു നിമിഷം എന്നെ ഇതൊന്ന് തുറന്നു കാട്ടാൻ അനുവദിക്കുക. വേറും ഒരു നിമിഷം ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് തുറന്നു കാട്ടിത്തരാം. നോക്കൂ, തുടക്കത്തിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പിതാവിൽ ജീവന്റെ ബീജമായിട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാമോ? മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ 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 അപ്പൂപ്പനിലുമായിരുന്നു. നിങ്ങൾക്ക് ഇതും അറിയാമോ? എബ്രായരുടെ പുസ്തകം വായിച്ചാൽ അവിടെ അബ്രഹാമിന്റെ കടിപ്രദേശത്തുകൂടെ 4 ജനിക്കാനുള്ള ലേവി ദശാംശം കൊടുക്കുന്നതായി നാം കാണുന്നു. അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ അതവന് ശേഷം ജനിക്കാനുള്ള മകന്റെ ചെറുമകന്റെ പേരിലാണ് കണക്കെട്ടത്. അവൻ അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിക്കാനുള്ളവനായിരുന്നു. അവിടെയാണ് നിങ്ങൾ കാണുന്നോ, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ കടിപ്രദേശത്തായിരുന്നു. നിങ്ങൾ രൂപാന്തരപ്പെട്ട ഒരു ജഡമായി തീരുവോളം നിങ്ങളുടെ പിതാവിന് നിങ്ങളുമായി ഒരുവിധ കൂട്ടായ്മയും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്റെ മകൻ എന്നിലുണ്ടായിരുന്നു, ഞാനൊരു മകനായി ആഗ്രഹിച്ചു, എന്നാൽ അവൻ അപ്പോഴും എന്നിലായിരുന്നു. കാണുന്നു, അന്ന് അവൻ എന്നിലുണ്ടായിരുന്നു, എന്നാൽ വിവാഹ ബന്ധത്തിലൂടെ അവൻ എന്നെപ്പോലെ പുരുഷനായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ അവൻ എന്നെപ്പോലെയായി തീർന്നു. നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ പോലെയായി തീർന്നു. നോക്കൂ, കാരണം ആരംഭം മുതലേ അത് നിങ്ങളിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിൽ അവന്റെ ഗുണവിശേഷങ്ങൾ, അതായത് നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഗുണവിശേഷമാകുന്നു. നിങ്ങളുടെ മാതാവിന്റെ അല്ല, നിങ്ങളുടെ പിതാവിന്റെ, പിതാവിലാണ് ബീജം. കാണുന്നു, നിങ്ങളുടെ അമ്മ കുഞ്ഞു വിരയിക്കാനുള്ള യന്ത്രമായി നിങ്ങളുടെ പിതാവിന്റെ വിത്ത് വഹിക്കുന്നു. കാണുന്നു, മനസ്സിലായോ? ജഡപ്രകാരം ഭൂമിയും ദൈവത്തിന്റെ വിത്ത് വഹിച്ച കുഞ്ഞു വിരിക്കാനുള്ള യന്ത്രമാകുന്നു. നോക്കൂ, കൃത്യമായും ഒരുപോലെയാകുന്നു. ലോകമല്ല, ലോകം എത്ര മഹത്തായിരിക്കുന്നു എന്നല്ല, ദൈവം അതിനെ എത്ര മഹത്തായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാകുന്നു. കാണുന്നു, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുത്രനോ പുത്രിയോ ആണെങ്കിൽ നിങ്ങൾ ആരംഭം മുതൽക്കേ ദൈവത്തിലുണ്ടായിരുന്നു. നിങ്ങൾ അവന്റെ ഗുണവിശേഷമാകുന്നു. അന്ന് നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ആയിരിക്കുകയോ അതല്ല ഒരിക്കലും ആകുകയോ ഇല്ല. കാരണം അവിടെ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ മകനോ അതല്ല ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ മകനെയോ എന്റെ കളിപ്രദേശത്തൊന്നും എനിക്ക് ജനിപ്പിക്കാൻ കഴിയുകയില്ല. എനിക്ക് എന്റെ സ്വന്തം പുത്രന്മാരെ മാത്രമേ ജനിപ്പിക്കാൻ സാധിക്കൂ. അവർ എന്റെ ഛായലുരുവായി വരുന്നു. ഹല്ലേലൂയ! നിങ്ങളത് കാണുന്നോ? പുത്രന്മാരും പുത്രികളും ആരംഭത്തിൽ ദൈവത്തിലായിരുന്നു. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നാം അത് വിശ്വസിക്കുന്നു. നമുക്ക് നിത്യജീവൻ കിട്ടിയിരിക്കുന്നു. അതെ, നിത്യജീവന്റെ ഒരേ ഒരു രൂപമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. നിത്യമായ ഏക കാര്യമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എങ്കിൽ ആ ജീവൻ നിങ്ങളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നിരിക്കുകയും ലോകമുളവാകും മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ കടിപ്രദേശത്തായിരിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വയം ലോകം യേശു തന്നെ വചനമെന്ന് വിളിച്ചിരുന്നു. യോഹന്നാൻ ഒന്നിലിങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. എങ്കിൽ നിങ്ങൾ യേശുവിന്റെ കടിപ്രദേശത്തായിരുന്നു, അവനോടൊപ്പം കാൽവരിയിലേക്ക് പോയി, നിങ്ങൾ അവനോടൊപ്പം മരിച്ചു, അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നാം അവനൊരു സ്വർഗീയ സ്ഥാനങ്ങളിരിക്കുകയും അവന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമായി തീർന്നിരിക്കുന്നു. അവനോടൊപ്പം മരിച്ചു, അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് അവനുമായി സംസർഗിക്കാൻ കഴിയുന്നു. അന്ന് അവിടെ പിന്നിൽ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അവിടെ നിങ്ങൾ അവനൊരു വിത്തായി, ഒരു വചനമായി കിടന്നിരുന്നു. അവൻ നിങ്ങളെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവനുമായി സംസർഗം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഇറങ്ങി വന്നു നിങ്ങളുമായി സമ്പൂർണ്ണ സംസർഗം ചെയ്യാൻ. അവൻ ജഡത്തിൽ ഇറങ്ങി വന്നു. ആ സമ്പൂർണമായ സംസർഗം കാണുന്നുണ്ടോ? ഓ എന്റെ, അത്തരത്തിലെ ദൈവത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ എത്ര അത്ഭുതം! നോക്കൂ, ദൈവത്തിന് ആത്മാവായി സംസർഗം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മോടൊപ്പം ഒരു മനുഷ്യനായി തീർന്നു. ദൈവം സ്വയം യേശുക്രിസ്തുവായി പ്രത്യക്ഷമായതായിരുന്നു. കാരണം അവനൊരു പുത്രനായി ജനിച്ചിട്ട് അവൻ വസിക്കാനുള്ള ഒരു കൂടാരം മാത്രമായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിനാൽ ജനിച്ചവൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വയം ദൈവം തന്നെ അവന് വസിക്കാനായി ഒരു ശരീരം, ഒരു ഭവനം പണിതു. നിങ്ങൾക്ക് അവനെ തൊടാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. 1 തിമോത്തിയോസ് 3:16, ദൈവഭക്തിയുടെ മർമ്മം സർമ്മദാ മണ്ണം വലുതാകുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, വിശ്വസിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിൽ ഒരു വിവാദവുമില്ല. കാണുന്നോ, ഇപ്പോഴവൻ നിങ്ങൾ ജഡമായി തീരുകയും അവനും ജഡമായി തീരുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംസർഗം ചെയ്യുവാൻ സാധിക്കുന്നു. കാരണം അവന്റെ ദൈവത്തിന്റെ ഗുണവിശേഷമായി സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു, അത് ശരിയല്ലേ? യേശു ദൈവ സ്നേഹത്തിന്റെ ഗുണവിശേഷമായിരുന്നു. സ്നേഹത്തിന്റെ ഗുണവിശേഷം പ്രകടമാക്കിയപ്പോൾ, അതായത് അത് സ്വയം ദൈവം തന്നെയായിരുന്നു, അവനോട് പറ്റിച്ചേർന്ന സകല ഗുണവിശേഷങ്ങളും അവനിലേക്ക് വന്നു. പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. തീർച്ചയായും അവർ മുൻ നിയമിക്കപ്പെടേണ്ടതുണ്ട്. അതവിടെ ഇല്ലാതിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെ ആയിരിക്കുകയില്ല. അത്ര തന്നെ, തീർച്ചയായും അവന്റെ വചനത്തിന്റെ ഐശ്വര്യത്തിലൂടെ നമുക്കിപ്പോൾ സംസർഗം ചെയ്യാനാകുന്നു. അതിൽ നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാകുന്നു, നിങ്ങൾ വചനത്തിനൊരു ഭാഗമാകുന്നു. കാരണം അവൻ ആരംഭത്തിൽ വചനമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വചനമാകുന്നു. കാണുന്നു, നോക്കൂ, ഇന്നോ അതോ ഞായറാഴ്ചയോ അതുമല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളൊന്നിൽ ഞാൻ കടന്നു വരുമ്പോൾ ആ വചനം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. ശ്രദ്ധിക്കൂ, എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. എനിക്ക് എന്റെ പൂർവികന്മാരെ പുകഴ്ത്തി പറയാൻ കഴിയില്ല. ഇല്ല, ഞാനൊരു ഭയങ്കരമായ വശത്വത്തിൽ കൂടിയാണ് വന്നത്. എന്റെ പിതാവ് ഒരു ഐറിഷുകാരനായിരുന്നു. എന്റെ അമ്മ ഒരു അര ഇന്ത്യക്കാരി, അമേരിക്കൻ ഇന്ത്യക്കാരിയായിരുന്നു. അവളുടെ അമ്മ ഒരു ഇന്ത്യക്കാരിയായിരുന്നു. അതിന്റെ പെൻഷനും കിട്ടിയിരുന്നു. അവരെല്ലാവരും മദ്യപിക്കുകയും അടിപിടി കൂടുന്നവരും വഴക്കിടുമ്പോൾ തോക്കുകൊണ്ട് വെടിവെക്കുന്നവരുമായിട്ട് ഷൂസുകൾ ധരിച്ചുകൊണ്ട് തന്നെ മരിച്ചുപോയി. എനിക്കതിനെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ യാതൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ പൂർവികന്മാരുടെ കുടുംബം ഒരു ഭയാനകമായ പാരമ്പര്യമായിരുന്നു. എന്നാൽ സഹോദര, പുകഴ്ത്തി പറയാൻ കഴിയുന്ന ഒരു കാര്യം എനിക്കുണ്ട്. എന്റെ വീണ്ടെടുത്ത കർത്താവായ യേശുവിനെ കുറിച്ച് എനിക്ക് പുകഴ്ത്തി പറയാൻ സാധിക്കും. മുൻകുറിയാൽ അവന്റെ രൂപാന്തരപ്പെടുന്ന ശക്തിയാൽ ഒരു വിത്ത് വിതയ്ക്കുകയും ഞാനത് കാണുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ആരുടെ മകനാണ്? അതെ, എനിക്ക് അവനെ കുറിച്ച് പുകഴ്ത്തി പറയാൻ കഴിയും. അവനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ 33 വർഷങ്ങൾ ഞാൻ ചെലവഴിച്ചു. അവൻ എനിക്ക് അടുത്ത ഒരു 33 വർഷങ്ങൾ കൂടെ നൽകുമെങ്കിൽ ഞാൻ അവനെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയാൻ ശ്രമിക്കും. കാണുന്നോ, എനിക്ക് എന്റെ പിതാമഹനെ കുറിച്ച് പുകഴ്ത്തി പറയാൻ സാധിക്കും. ഹല്ലേലൂയ! എന്നെ വീണ്ടെടുക്കുകയും ആ ജീവന്റെ വിത്തിനെ ഇവിടെ നടുകയും ചെയ്തവനെ. താഴെ എന്റെ ഈ വചനത്തിലേക്ക് നോക്കി അവന്റെ ആത്മാവനയിച്ചിട്ട് പറഞ്ഞു, ഇതിവിടെയാണ്, ഇത് പറയുക, അത് സംഭവിക്കും, അത് ചെയ്യുക. ഓ എന്റെ, എനിക്ക് അവനെ പുകഴ്ത്താൻ കഴിയും. അവൻ എങ്ങനെയാണത് ചെയ്തത്? വചനത്തോടുകൂടി ജലസ്നാനത്താൽ വേർപെടുത്തുന്ന ജലം. അതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാശിക്കുന്നു. മുൻകുറിക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസികൾ വചനവുമായി ചേർന്ന് നിൽക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ ആ വചനത്തിന്റെ ഭാഗമാകുന്നു. ഓ അലഞ്ഞുതിരി നക്ഷത്രങ്ങളെ, എത്രത്തോളം നിങ്ങൾ അലഞ്ഞുതിരിയും! ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയനും പുറത്തുള്ളവരുമായി നിങ്ങൾ എന്തായിരുന്നാലും ശരി, ഒരു സഭയിൽ നിന്നും മറ്റൊന്നിലേക്ക്, അവിടെയും ഇവിടെയും, ഒരു ടെലിവിഷനിൽ നിന്നും മറ്റു ടെലിവിഷനിലേക്ക്, ലോകത്തിൽ നിന്നും ലോകത്തിലേക്ക്, അലഞ്ഞുതിരി നക്ഷത്രങ്ങളെ, നിങ്ങൾ കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുമായി സംസർഗം ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ നിങ്ങൾക്കായി വാഞ്ചിക്കുന്നു. നിങ്ങളുടെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. സഭയിലേക്കോ സംഘടനയിലേക്കോ അല്ല, അവന്റെ വചനത്തിലേക്ക്. അത് നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാകാനുള്ള ആശ നിങ്ങളിരിക്കുന്നു എങ്കിലാകുന്നു. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കാണുന്നോ, അത് നിങ്ങളായിരിക്കുന്ന മതത്തിന്റെ വൈകൃതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് അതവന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അയച്ചിരിക്കുന്നതാകുന്നു. നാം ആയിരിക്കുന്ന ഈ വൈകൃതത്തിന്റെ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിൽ നിന്നും നഗ്നൻ, അന്ധൻ, അരിഷ്ടൻ, അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നവൻ, ദൈവം തന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അവന്റെ വചനം സമർത്ഥിച്ച് തെളിയിച്ചത് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അജ്ഞതയുടെ മതപരമായ വൈകൃതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനായി അയച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ. അവന്റെ വചനം നിറവേറ്റാനായി അവൻ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അയക്കുകയും സാറായുടെയും അബ്രഹാമിന്റെയും മുഴുവൻ ശരീരവും മാറ്റപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കതറിയാം, ഒരു വൃദ്ധനായ പുരുഷൻ ഒരു വൃദ്ധയായ സ്ത്രീയിൽ നിന്നും രൂപാന്തരപ്പെടുത്തി. എന്തുകൊണ്ടെന്നാൽ അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ ദൈവം തന്നെ ചെയ്യും. അവിടെ യാതൊന്നിനും മറ്റൊന്നിനും വൈകൃതമാക്കപ്പെട്ട ഒന്നിന് അതുമായി ദൈവത്തിനൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ അവൻ തന്റെ വചനത്തെ കാക്കുകയും അവൻ തന്റെ ആത്മാവിനെ അയക്കുകയും ചെയ്യും. കർത്താവ് അത് നട്ടു, അതിന് രാവും പകലും ഞാൻ നനയ്ക്കും, ആരും എന്റെ കയ്യിൽ നിന്നതിനെ പറിച്ചെടുക്കുകയില്ല. ബൈബിൾ അത് പറയുന്നു. ഓ ഹൃദയത്തിൽ ആശയുമായി അലഞ്ഞുതിരിയുന്ന നക്ഷത്രങ്ങളെ, നിങ്ങൾക്കതുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ നേരം നിങ്ങളിവിടെ ഇരിക്കുകയില്ലായിരുന്നു. എന്തോ ചിലത് നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെയുള്ള ആലയങ്ങളിലും ആഡിറ്റോറിയങ്ങളിലും അത്തരത്തിലെ സ്ഥലങ്ങളിലുമായി രാജ്യത്തൊമ്പാടുമായി ഇരിക്കുകയില്ലായിരുന്നു. ആരോ നിങ്ങളോട് സംസാരിച്ചു, ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകരുത്, വചനത്താലുള്ള ജലസ്നാനത്തോടുകൂടി ഒരു കഴുകലുണ്ട്, അത് നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കും. ഓ ദൈവത്തിന്റെ പുത്രന്മാരെ, കേൾപ്പിൻ, ആ വൈകൃതത്തിൽ തുടരരുത്, അതിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ. എല്ലാത്തിനുമെതിരായി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നിങ്ങൾ ചോദിക്കാം, ഞാനൊരു ഉപജീവനം എങ്ങനെ നടത്തും, ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യും? അത് ദൈവത്തിന്റെ ജോലിയാകുന്നു. എങ്ങനെയാണ് ഞാൻ എന്റെ സഹപ്രവർത്തകരനെ തള്ളിപ്പറയും? ദൈവം പറഞ്ഞു, തന്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും ഭർത്താവിനെയും വീടുകളെയും സ്വദേശത്തെയും വിട്ടുകളയുന്നവർക്ക് ഞാൻ വീടുകളും പാർപ്പിടങ്ങളും അപ്പന്മാരെയും അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ ലോകത്തും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും അവർ കൊടുക്കും. അതൊരു വാഗ്ദാനമാണ് സ്നേഹിത. അത് ഓ അത് നനയ്ക്കപ്പെടണം. ദൈവത്തിന്റെ ഓരോ വാഗ്ദാനവും നിറവേറും. ദൈവത്തിന്റെ ഓരോ വിത്തും ഒരു വാഗ്ദാനമാകുന്നു. സഹോദരി, ആ മുടി ബോബ് ചെയ്യുന്നത് നിർത്തൂ, കാരണം ദൈവത്തിന് മുമ്പിൽ അതൊരു അസാധാരണ കാര്യമാകുന്നു. ആ വിധത്തിലെ വസ്ത്രങ്ങൾ ധരിക്കും നിർത്തൂ, അത് കർത്താവിന് ഒരു മ്ലേച്ഛതയാകുന്നു. സഹോദരന്മാരെ, പുരുഷന്മാരെ, ആ വിഭാഗീയ സഭകളിൽ വിളംബം നിർത്തുവിൻ. ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ഭാര്യമാരെ ചെയ്യാൻ അനുവദിക്കുന്നു. അത് ക്രിസ്ത്യാനികൾക്ക് യോജിച്ചതല്ല. വചനത്തിലേക്ക് തിരികെ വരിക, ആ വചനമെടുക്കുക. അത് വളരും, അത് വളരേണ്ടതുണ്ട്. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുന്ന ശക്തി അതിനെ ആദ്യ പ്രാവശ്യം മുകളിലേക്ക് കൊണ്ടുവന്നു. അതിനെ വീണ്ടും തിരികെ എടുക്കാൻ അവനവന്റെ വഴിയിലൂടെ തിരികെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായിരുന്നിടത്തേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന് അവനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ മരണത്തിൽ നിന്നും ഹാനോക്ക് രൂപാന്തരം പ്രാപിച്ചു. അത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്? അത് മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടാനുള്ള സഭയുടെ ഒരു മാതൃകയാകുന്നു. അതെ, ഏലിയാവിനും അപ്രകാരം സംഭവിച്ചു. യേശുവിന്റെ ശരീരം മരിച്ചതിന് ശേഷം അത് പുനർജീവിച്ചു. കല്ലറയിൽ വെച്ച് യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ വചനത്താൽ പുനർജീവിച്ചു. ഒരു മരിച്ച് തണുത്തുറഞ്ഞ തത്സ്വരൂപത്തിൽ നിന്നും പുനരുത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട ദൈവപുത്രനായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സങ്കീർത്തനം 16:10 നിങ്ങളത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 16:10 പറയുന്നു, ഞാൻ അവന്റെ പ്രാണനെ നരകത്തിൽ വിടുകയില്ല, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഓ ദൈവമേ, ആ വചനം നിറവേറണമായിരുന്നു. അത് ദൈവത്തിന്റെ വചനമാകുന്നു. നിങ്ങൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങളുടെ ഹൃദയത്തെ നട്ടുകൊള്ളുക. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനത്തെ ഇട്ടുകൊള്ളുക. ദൈവം പറഞ്ഞു, ഇത് സക്കിയലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചുരുളെടുത്ത് അതിനെ തിന്നുക. അതായത് പ്രവാചകനും വചനവും ഒന്നു തന്നെയാണ്. അവിടെയുള്ള ഓരോ വാഗ്ദത്വവും തന്നെത്താൽ പ്രത്യക്ഷമായി തീരേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ മൂലവിത്താകുന്നു. അതിനെ നിങ്ങളിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ ഏതെങ്കിലും വിദ്യാസമ്പന്നനായ മതതത്വ വേദശാസ്ത്രിയെ നിങ്ങൾ അനുവദിക്കരുത്. ആ ജടിക ശാസ്ത്രത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സ്പ്രേ നിങ്ങളുടെ മേൽ തളിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. അബ്രഹാം അവന്റെ ദിവസത്തിൽ ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഗവേഷണം എടുത്തിട്ട് എനിക്കൊരു കുഞ്ഞനിക്കാൻ വളരെ പ്രായമേറിയിരിക്കുന്നു, ഞാൻ വളരെ ദൂരം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നും ഞാൻ ഇതും അതും മറ്റേതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ഇല്ലാതിരുന്നതിനെ ഉള്ളതുപോലെ വിളിച്ചു. അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിങ്കൽ ഇടറാതെ അവൻ ബലപ്പെടുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തു. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ അവന് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഓ, ഈ ഭൂമിയിലെ വള്ളികളാൽ വൈകൃതമാക്കപ്പെട്ടിരിക്കുന്ന അലഞ്ഞു തിരിയുന്ന പുത്രന്മാരെ, അലഞ്ഞു തിരിയുന്ന സഹോദരിമാരെ, ആ സ്ഥലം ഈ ലോകത്തിന്റെ ഫാഷനുള്ള സ്ഥലമായി നിങ്ങളെ ആകർഷിച്ചിരിക്കുന്നു. പ്രിയ സഹോദരി, നിങ്ങളെന്നെ ഒരു വയസ്സൻ കിറുക്കനെന്ന് കണക്കാക്കാം. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഫ്ലോറൻസ് ശേഷക്കാരിയൻ സന്ധിച്ചതുപോലെ നിങ്ങളും ഈ വരും ദിവസങ്ങളൊന്നിൽ സന്ധിക്കുമ്പോൾ അവളും ഈ സ്ഥലത്ത് ഈ മുറിയിൽ ഇരുന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിനെ സന്ധിക്കുമ്പോൾ എന്നെയല്ല, ഈ വചനം ശരിയായിരുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഫാഷൻ ഷോപ്പുകളിൽ നിന്നും ബാർബർ ഷോപ്പുകളിൽ നിന്നും ദൂരമായിരിക്കുക. ആ വക കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക. പറയും, ഇതെങ്ങനെ ചെയ്യണം എന്നും മറ്റുമുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ പഠിപ്പിക്കാത്തത് എന്താണ്? നിങ്ങളുടെ ABC തുടങ്ങുക. അത് കഴിഞ്ഞ് നാം ബീജഗണിതത്തിലേക്ക് വരുന്നതാണ്. കാണുന്നോ, പഠിക്കാൻ തുടങ്ങുക. അത് നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയാകുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദവും യാഗവുമായി സമർപ്പിപ്പിൻ. ബുദ്ധിയുള്ള ആരാധന മാത്രം നിങ്ങൾ ചെയ്യുക. അതിനുശേഷമുള്ളതെല്ലാം ദൈവം കരുതിക്കൊള്ളും. നോക്കൂ, നിങ്ങൾക്ക് സ്വയം വിവേചിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം വിവേചിക്കുക. അതങ്ങനെയല്ല എങ്കിൽ ബൈബിൾ അതിനെ കുറ്റം വിധിക്കുമ്പോൾ ഒരു സ്ത്രീ തന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് അവിടേക്ക് പുറപ്പെട്ടു പോയി അങ്ങനെയും മറ്റും പെരുമാറുന്നത് ശരിയാണോ? ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ഇന്ന് നമുക്കുള്ള സിദ്ധാന്തങ്ങളൊന്നിലേക്ക് ഇവിടെയുള്ള ഈ ചപ്പ് ചവറായ സെമിനാറിന്റെ വൃത്തികളിലും അങ്ങനെയുള്ള അഴുക്കിലും മറ്റും ഒരു മനുഷ്യൻ അവനെ സ്വയം ഇട്ടിരിക്കുകയോ? കാണുന്നോ, യെശയ്യാവിന്റെ അതരങ്ങൾ, അവൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുണ്ടായിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളിൽ വസിക്കുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ. അപ്പോൾ ഒരു ദൂതൻ തീ കനലുമായി ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ബലിപീഠത്തു നിന്നും തീ കത്തി അണഞ്ഞിരുന്ന ഒരു കനലിനാൽ അതവന്റെ അതരങ്ങളെ രൂപാന്തരപ്പെടുത്തി. അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യനും ഭർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകനാക്കി തീർത്തു ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. 120 മീൻപിടുത്തക്കാർ, ആദ്യമുതലെ രക്താംബരം വിറ്റു പോന്നിരുന്ന ചില സ്ത്രീകളും അവരെല്ലാം കൂടെ ഒരു മാളികമലിൽ ഒരുമിച്ചുകൂടി കഥകൾ അടച്ചിരുന്നപ്പോൾ അവരിൽ ചിലർക്ക് അവരുടെ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും അറിവില്ലാത്തവരായിരുന്നു. ദൈവമോരെ മീൻ പിടിക്കുന്നവരിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നവരാക്കി രൂപാന്തരപ്പെടുത്തി. തെരുവിലെ പുരുഷന്മാരും സ്ത്രീകളിൽ നിന്നും അമർത്യരായ ദൈവത്തിന്റെ വിശുദ്ധന്മാരാക്കി ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. പൗലോസ് പ്രസ്ബിറ്റേറിയനിലോ മെത്തഡിസ്റ്റിലോ ബാപ്റ്റിസ്റ്റിലോ പെന്തക്കോസ്റ്റിലോ അതല്ല മറ്റേതെങ്കിലും ഒരു പ്രാദേശിക സഭയിൽ അംഗമായിരുന്നിട്ട് അവനിലുണ്ടായിരുന്ന വലിയ വെല്ലുവിളിയുടെ ആത്മാവുമായി, അതായത് അവൻ അവരിൽ ആരെക്കാളും കൂടുതലായി അറിയാമെന്നതുമായി തെരുവിലൂടെ പോവുകയായിരുന്നു. ദേശത്തുള്ള ഉപദേഷ്ടാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ഗമാലിയലിന്റെ കാൽക്കെഴിൽ നിന്നുള്ളവനായിരുന്നു അവൻ. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേരെ പിടിക്കാനായി അവൻ ദമാസ്കാസിലേക്ക് പോകുന്ന വഴിയിൽ എന്താണ് സംഭവിച്ചത്? അവനൊരു സന്ദേശം കേട്ടിരുന്നു. അതിൽ ബോധിക്കപ്പെട്ടവനായി അവൻ തന്റെ വഴിയിലൂടെ പോവുകയായിരുന്നു. അതവനെ ഒരു സഭാംഗത്തിൽ നിന്നും ഒരു സഭയിൽ പോകുന്നവനിൽ നിന്നും പുതിയ നിയമത്തിലെ ദൈവവചനം എഴുതുന്ന ദൈവത്തിന്റെ ഒരു പ്രവാചകനാക്കി രൂപാന്തരപ്പെടുത്തി, ഒരു സഭാംഗത്തിൽ നിന്നും ഒരു വിശുദ്ധനാക്കി തീർത്തു. ഓ അലഞ്ഞുതിരി നക്ഷത്രമേ, നമുക്ക് നിർത്താം. അലഞ്ഞുതിരിയുന്ന മകൻ ഈ വൈകൃതത്തിൽ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പോയി അലഞ്ഞുതിരിയുന്ന വിത്തേ, ഇന്നു രാവിലെ നേരം തിരിയൂ കുട്ടികളെ. മരിച്ചവർക്കും ജീവനുള്ളവർക്കും ഇടയിൽ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായതിനാൽ ദേവചേതന്നെ കേൾക്കൂ. ദേശത്തിലെവിടേക്കെല്ലാം ഈ പ്രക്ഷേപണം കടന്നുപോയിക്കൊണ്ടിരിക്കുകയും നിങ്ങളിപ്പോഴും ഹൂക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അലഞ്ഞുതിരിയുന്നവരെ, ദയവായി ഒരു നിമിഷം കൂടിയിരുന്നാലും. ട്യൂസണിൽ സമയം വൈകിപ്പോയിരിക്കുന്നു എന്നെനിക്കറിയാം. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഫിനിക്സിൽ 12-20 മിനിറ്റുകൾ കൂടി ബാക്കിയുണ്ട്. ഇവിടെയുള്ള ജനങ്ങളെ എനിക്ക് രാവിലെ മുതലേ നിങ്ങളെ കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജോലികളിലും മറ്റൊന്നും ഞാൻ നിങ്ങളെ അകറ്റിക്കളഞ്ഞു. എന്നാൽ നോക്കൂ പ്രിയ സ്നേഹിത, ദൈവത്തിൽ നിന്നും നിങ്ങൾ എന്നേക്കുമായി അകന്നു പോയേക്കാം. ഇന്ന് രാവിലെ ദയവായി തിരികെ വരൂ. നിങ്ങൾ വരില്ലേ? നീരുറവയിൽ ഇനിയും ഇടമുണ്ട്. വളരെ കാലം മുമ്പ് അത് വാസ്തവമായും അങ്ങനെയാണെന്ന് എനിക്കറിയാം. മനുഷ്യരെ അവരുടെ പാപം രക്ഷിക്കാൻ ഒരു കുഞ്ഞു ജനിച്ചു. യോഹനാൻ അവനെ തീരത്തു വെച്ച് കണ്ടു. ആ എന്നേക്കുമുള്ള കുഞ്ഞാടിനെ, ഓ ക്രിസ്തുവിനെ, കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനെ, ഓ ഗലീലയിൽ നിന്നുള്ള ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം അവൻ എനിക്കായി വളരെ കാര്യങ്ങൾ ചെയ്തു. അവൻ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കി. ഓ ഞാൻ സ്നേഹിക്കുന്നു ആ ഗലീലക്കാരനെ, ഞാൻ സ്നേഹിക്കുന്നു. അവിടെയുള്ള ഒരു ദേവാലയത്തിൽ ഒരു നാൾ ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ പോയി. അവൻ നിലവിളിച്ചു, ഓ കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. അവന്റെ സകല പാപവും ക്ഷമിക്കപ്പെട്ടു. ആഴമേറിയ ഒരു സമാധാനം ഉള്ളിലാക്കി. അവൻ പറഞ്ഞു, വരൂ, വന്നീ ഗലീലക്കാരനെ കാണൂ. ശരി, മുടന്തനെ നടക്കുമാറാക്കി, മൂകനെ സംസാരിക്കുമാറാക്കി, ആ ശക്തി സ്നേഹത്താൽ സമുദ്രത്തിന്മേൽ അരുളി ചെയ്യപ്പെട്ടു, അന്ധനെ കാണുമാറാക്കി. അത് സംഭവിച്ചത് എനിക്കറിയാം. അതാ ഗലീലക്കാരന്റെ കരുണ കൊണ്ട് മാത്രമാകുന്നു. ആ മിനിസ്ട്രിയെ ഇന്നത്തേതുമായി താരതമ്യപ്പെടുത്തു. കിണറ്റങ്കരയിലെ സ്ത്രീയോട് അവൾ ചെയ്ത പാപമെല്ലാം പറഞ്ഞു. ആ സമയത്ത് അവൾക്ക് എങ്ങനെയാണ് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നത്? അവളുടെ സകല പാപവും ക്ഷമിക്കപ്പെട്ടു. ആഴമേറിയ ഒരു സമാധാനം ഉള്ളിൽ വന്നു. അവൾ നിലവിളിച്ചു, വരൂ, വന്നീ ഗലീലക്കാരനെ കാണൂ. സ്ത്രീയേ, അവനതേ കാര്യം തന്നെ ചെയ്യാനാകും. അവൻ ഇന്ന് രാവിലെ നേരം നിന്റെ ഹൃദയത്തിൽ വായിച്ചിരിക്കുന്നു. മനുഷ്യ, അവൻ നിന്റെ ഹൃദയം വായിച്ചിരിക്കുന്നു. ഓ ചുങ്കക്കാര, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഗലീലയിലെ ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം അവൻ എനിക്കായി വളരെ കാര്യങ്ങൾ ചെയ്തു. അവൻ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കി. ഓ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ആ ഗലീലക്കാരനെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ നേരം എന്നോടൊപ്പം ചേർന്നു നിങ്ങളും അവനെ സ്നേഹിക്കുന്നില്ലേ? ഓ തന്നിഷ്ടക്കാര, അലഞ്ഞുതിരിയുന്ന പാപിയെ, ഇവിടെയോ പുറത്തോ എവിടെയായിരുന്നാലും എന്റെ കർത്താവ് ഇന്ന് രാവിലെ നേരം സ്വീകരിക്കുമോ? അവൻ വചനമാകുന്നു. ആ വചനത്തെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് രാവിലെ നേരം നീ അവനെ സ്വീകരിക്കില്ലേ? നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തുകയോ, അതല്ല നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയോ, അതുമല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയുമോ? ഞാൻ അവനെ ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു സഹോദര. ഞാൻ തയ്യാറാകുന്നു. ഞാൻ അവനെ ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റോട് പറയുമോ? ഞാൻ അഥവാ എനിക്കായി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു പാപിയാകുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം താങ്കൾ അനുഗ്രഹിക്കട്ടെ സർ. ഇനിയും ആരെങ്കിലും? ഒരു നിമിഷം, ഓരോരുത്തരും പ്രാർത്ഥിക്കൂ. വളരെ കാലം മുമ്പ് ലോകമന്ധകാരത്തിന്റെ ആ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നപ്പോൾ അത് വാസ്തവമായും അങ്ങനെയാണെന്ന് എനിക്കറിയാം. മനുഷ്യരെ അവരുടെ പാപത്തിൽ രക്ഷിക്കാൻ ഒരു കുഞ്ഞു ജനിച്ചു. യോഹന്നാൻ അവനെ തീരത്ത് വെച്ച് കണ്ടു. ആ എന്നേക്കുമുള്ള കുഞ്ഞാടിനെ, ഇന്നും അത് തന്നെ. ഓ ക്രിസ്തു, കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനെ, നിങ്ങളായിരിക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കാനായി നിങ്ങളുടെ മുഴുവൃദയത്തോടും കൂടെ അവനെ സ്നേഹിക്കുന്നില്ലേ? സ്ത്രീകളെ, പുരുഷന്മാരെ, ഓ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഇത്ര നേരം ഇരുന്നിരുന്നത്? അത് നിങ്ങളുടെ ആഴത്തിൽ ആ എന്തോ ഉണ്ടെന്ന് കാണിക്കുന്നു. അവിടെ എന്തോ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. ഈ 2-3 മണിക്കൂറുകൾ ഈ കെട്ടിടത്തിനകത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഇരിക്കുകയില്ലായിരുന്നു. അവിടെ എന്തോ ചിലതുണ്ട്, അതിനായി ഇന്ന് നിങ്ങൾ കരുതുകയില്ലേ? പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഫാഷനുകളും ശാസ്ത്രവും ലോകത്തിന്റെ സകല കാര്യങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സഭകൾ ഒന്നുചേരുന്നു, രാഷ്ട്രങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, പ്രവാചകൻ മുൻചൊന്നതാ മലയാളങ്ങൾ, ജാതികളുടെ ദിനം എണ്ണപ്പെട്ടു, മനോവേദനയാൽ തടസ്സമായിരിക്കുന്നു. ഓ, ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരികെ വരിക. വീണ്ടെടുപ്പിൻ നാൾ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യഹൃദയങ്ങൾ സ്തംഭിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളുടെ വിളക്കുകളുടെ തിരി വെടിപ്പാക്കുവിൻ. ഉയരത്തിലേക്ക് നോക്കുവിൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ കളവ് പറയുന്നു, ദൈവത്തിന് സത്യത്തെ അവർ നിക്ഷേധിക്കുന്നു. ക്രിസ്തുവായ യേശു നമ്മുടെ ദൈവമാകുന്നു. ഇപ്പോൾ സത്യമാകുന്നു. നാം ജീവിക്കുന്ന ഈ ദിവസത്ത് അത് സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും എന്നവൻ പറയുന്നു. മഹത്വത്തിലേക്കുള്ള വഴി നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. ആ ദിവസത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സന്ധ്യാനക്ഷത്രം, സന്ധ്യാപ്രകാശം, അന്ധകാരം കടന്നു വരുന്നതിന് തൊട്ടു മുമ്പുള്ള സന്ധ്യാസമയമാകുന്നു ആ വെളിച്ചം പ്രകാശിക്കുന്നത്. സന്ധ്യാപ്രകാശവും സന്ധ്യാനക്ഷത്രവും, അതിനുശേഷം ആ ഇരുളുണ്ടാകും. അവിടെ ഒരു വിധത്തിലെ ദുഃഖവും യാത്ര പറച്ചിലും ഉണ്ടാകാതിരിക്കട്ടെ. അവസാനം ഞാൻ പുറപ്പെട്ടു പോകുമ്പോൾ അവർക്കാർക്കും സമയത്തിന്റെ അതിരും വരമ്പുമില്ല. പ്രളയങ്ങൾ എന്നെ ദൂരമായി കൊണ്ടുപോകട്ടെ, എന്നാലും ഞാൻ എന്റെ ഭൂഭാഗത്തെ അഭിമുഖമായി കാണാൻ ആശിക്കുന്നു. ഞാൻ ആ അതിർ കടന്നു ചെല്ലുമ്പോൾ വിലപിക്കുന്നവരുടെ എണ്ണം എത്രയെന്ന് എന്നോട് പറയേണ്ട. ജീവിതം വെറും ഒരു ഒഴിഞ്ഞു സ്വപ്നം. ആ ഗാഢനിദ്രയിൽ പ്രാണൻ മരിച്ചിരിക്കുന്നു. അവർ കാണുന്ന കാര്യങ്ങളല്ല ആ കാര്യങ്ങൾ. അതേ, ജീവിതം വാസ്തവമാണ്, ജീവിതം അചഞ്ചലമാണ്. കല്ലറയല്ല അതിന് ലക്ഷ്യം. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ പോക. അവിടെ പ്രാണനെ കുറിച്ചൊന്നും പറയുന്നില്ല. മഹാന്മാരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉത്കൃഷ്ടമാക്കാം. വേർപിരിയുന്നേരം നമ്മെ അനുഗമിക്കുന്നു. മണലാരണ്യത്തിലെ സമയത്തിന്റെ കാൽപ്പാടുകൾ, കാൽപ്പാടുകൾ ഒരു പക്ഷേ മറ്റൊരുവന്റേതാകാം. ജീവിതത്തിന് ഉദാത്തമായ ശക്തികൾ തുടയുമ്പോൾ ഒരു ആശയറ്റതും കപ്പൽ ചേതം വന്ന സഹോദരനെ കാണുന്നേരം വീണ്ടും ഹൃദയത്തെ ഇളക്കിയേക്കാം. നമുക്ക് മുകളിലേക്ക് വന്ന ശേഷം അത് ചെയ്യാം. ഏതൊരു വിധത്തിലെ പോരിന്റെ ഹൃദയവുമായി മുന്നിലേക്ക് തള്ളിവിട്ട കാലിയെപ്പോലെയും ഊമനെ പോലെയും ആകരുത്. പോരിൽ ഒരു വീരനെപ്പോലെ ആയിരിക്കുക. പ്രിയ ദൈവമേ, അവർ നിന്റേതാകുന്നു. പിതാവേ, 2 പുരുഷന്മാർ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ദൈവമേ, നീ അവരെ ഇപ്പോൾ തന്നെ എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ നിന്റെ പുത്രന്മാരാകാൻ ആഗ്രഹിക്കുന്നു. അവർ അവരുടെ ജീവിതത്തിന്റെ അജ്ഞതയിൽ നിന്നും ഉണർന്നെഴുന്നേറ്റിരിക്കുകയും അവരിപ്പോൾ പുതുക്കം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തേക്ക് അവരുടെ ഹൃദയത്തിൽ പാകിയിരുന്ന വിത്തിനുമേൽ പരിശുദ്ധാത്മാവിനയിച്ച് പുതുക്കം പ്രാപിക്കാനിടയാക്കണമേ. നിത്യനായ ദൈവമേ, സകലത്തിന്റെയും സൃഷ്ടാവേ, തന്റെ വചനത്തെ സൃഷ്ടിച്ചവനെ, ഈ മനുഷ്യർ ഇന്ന് രാവിലെ നേരം അത് ചെയ്യുമെന്ന് നീ അറിഞ്ഞിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, രാവും പകലും നീ ആ വചനത്തെ നനയ്ക്കുകയും നിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അടർത്തിയെടുക്കാൻ സാത്താൻ അനുവദിക്കുകയും ചെയ്തെന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രതീക്ഷയിൽ അത് വീണ്ടും തിരികെ പുനഃസ്ഥാപിക്കുമ്പോൾ ഒരു നാൾ അതൊരു മരമായിരിക്കാനിടയാകട്ടെ. നിന്റെ വചനത്തിന് തോൽവി അടയാൻ സാധിക്കില്ലല്ലോ. അത് വീണ്ടും സംഭവിക്കട്ടെ. കാരണം ഈ ലോകം, വരുവാനുള്ള ലോകത്ത് ഈ വിധമുള്ള നാഗരികതയല്ല ഉണ്ടായിരിക്കുക. ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളോ മറ്റോ അവിടെ ഉണ്ടായിരിക്കുകയില്ല. വരുവാനുള്ള ലോകത്ത് അത്തരത്തിലുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അവന്റെ മഹനീയ വാഴ്ചയുടെ രാജ്യത്തിൽ തന്റെ വിധത്തിലെ സജ്ജീകരണമായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഈ നാഗരികതയിൽ രോഗവും മരണവും ദുഃഖവും കല്ലറകളും അഭാവങ്ങളുമുണ്ട്. എന്നാൽ വരുവാനുള്ള രാജ്യത്തിൽ ഒരു മരണമോ ഒരു ദുഃഖമോ ഒരു രോഗമോ വയസ്സായി എന്നൊന്നോ ഉണ്ടായിരിക്കില്ല. ഓ ദൈവമേ, നിന്റെ നാഗരികതയിൽ അതവിടെ ഒന്ന് പുതിയതായിരിക്കും. ദൈവമേ, ഇപ്പോൾ ഈ ലോകത്തിന് ശേഷിച്ച കാര്യങ്ങളൊന്നും ഞങ്ങളെ തിരിച്ച് നിന്റെ രൂപാന്തരപ്പെടുന്ന ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കണമേ. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുന്ന ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിത്തിനെ നവീകരിച്ച് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളും എന്ന് വിളിക്കപ്പെടുന്ന സൃഷ്ടികളാക്കി തീർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ജനങ്ങൾക്കായിട്ടുള്ള എന്റെ പ്രാർത്ഥന ഇതാകുന്നു. ആമേൻ. ഇപ്പോൾ പ്രക്ഷേപണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ വെച്ച് തന്നെ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനും അവന്റെ ആത്മാവിനാൽ നിറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നു രാവിലെ നേരം സംസാരിച്ച വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ വീഴാനിടയാകട്ടെ. അവിടെ വെച്ച് തന്നെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയാകട്ടെ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നോക്കി അതിനുശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററിനെ എടുത്തുകൊള്ളുക. ഈ വചനത്തിനെതിരായി എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ അതിൽ നിന്നും മാറിക്കൊള്ളുക. മനസ്സിലായോ? എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ മരണത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഫിൽറ്റർ അവിടെയുണ്ട്. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അവന്റെ വചനങ്ങൾ ജീവനാകുന്നു. അവ നിങ്ങളെ മരണത്തിൽ നിന്നും സൂക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആഡിറ്റോറിയത്തിലായിരിക്കുന്ന നിങ്ങളെ എനിക്കിവിടെ വളരെ നേരമായി കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ വിത്തിനെ ദൈവം ഒരിക്കലും മരിക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെ വ്യത്യസ്തമായി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സ്നേഹം കൊണ്ടാണിത് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ആയിരിക്കും പോലെ, ഞാൻ മർത്യനായിരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ജനങ്ങളോട് പ്രസംഗിക്കാൻ കഴിയുന്നത് എന്ന കാര്യവും ഞാൻ അറിയുന്നു. യേശു ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു. അവൻ എന്റെ രക്ഷകനാകുന്നു. ഓർക്കൂ, ഞാൻ തെരുവിലായിരുന്നെങ്കിൽ അതവന് വേണ്ടിയായിരിക്കില്ലായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എന്റെ മാതാപിതാക്കന്മാരും എന്റെ എല്ലാ ജനങ്ങളും പാപികളായിരുന്നു. എന്നാൽ ദൈവം അവന്റെ രൂപാന്തരപ്പെടുന്ന ശക്തിയാൽ അതെന്നിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയെ ഉരുവാക്കി എന്ന് ഞാൻ അറിയുന്നു. അത് നല്ലതാണെന്ന് എനിക്ക് നിങ്ങളോട് ശുപാർശ ചെയ്യാൻ കഴിയും. അത് നിങ്ങളെ കുഴപ്പങ്ങളുടെ മണിക്കൂറിൽ സംരക്ഷിക്കും. മരണം പോലും നിങ്ങളുടെ വാതിൽക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ യാതൊന്നിനും വേർപെടുത്താൻ കഴിയില്ല. ദൈവം നിങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇവിടെയുള്ള എത്ര പേരിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനമായ ദൈവത്തിന്റെ വിത്തില്ലാതിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിനായി നിങ്ങളുടെ കൈയുയർത്തിക്കൊണ്ട് പറയൂ, ബ്രദർ ബ്രാൻഹാം, എന്നെയും കൂടെ ഓർക്കണം. ഇപ്പോൾ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലെടുത്തിട്ട് അതിനെ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിലേക്ക് നോക്കാം. പോയി കണ്ണാടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾ എവിടെയാകുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾക്കറിയാൻ സാധിക്കും. നിങ്ങൾ പറയും, അതെ, ഞാൻ എന്റെ കൈ ഉയർത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ആ കണ്ണാടിയിലേക്ക് പോയി നിങ്ങളെ തന്നെ നോക്കിക്കാണൂ. അപ്പോൾ ഏതു തരത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ വഞ്ചിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. വഞ്ചിക്കപ്പെട്ട ചിന്ത ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. അത് ശരിയല്ലേ? എൻ രക്ഷകൻ മരിച്ച കുരിശിങ്കൽ, എൻ പാപത്തെ നീക്കാൻ ഞാൻ നിലവിളിച്ചു. ഓ, എൻ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ടു. മഹത്വം. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് അതവന് വേണ്ടി എന്നോടൊപ്പം പാടുവിൻ. നമുക്ക് നമ്മുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കാം. അവന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. അവന്റെ വിലയേറിയ നാമം. അവന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. എൻ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ടു. അവന്റെ നാമത്തിന് മഹത്വം. രക്ഷിക്കപ്പെട്ടവരായ ക്രിസ്ത്യാനികൾ തമ്മിൽ കൈപിടിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത്ഭുതവഹമായി പാപത്തൊന്നും രക്ഷിക്കപ്പെട്ടു. യേശു മാധുര്യമായി എന്നിൽ വസിക്കുന്നു. ആ ക്രൂശിങ്കൽ അവൻ എന്നെ ഉള്ളിലേക്കെടുത്തു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. അവന്റെ വിലയേറിയ നാമം. അവന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. ഓ, എൻ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ടു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്തിലാണ് ജീവന്റെ ബീജമുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതവനെ അറിയാതിരിക്കുന്നവർക്ക് വേണ്ടിയാകുന്നു. ഓ, സമൃദ്ധിയും മാധുര്യവുമായ ഈ നീതുറവിലേക്ക് വരിക. നിങ്ങളുടെ ദരിദ്രമായ പ്രാണനെ രക്ഷകന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഓ, ഇന്ന് തന്നെ വെള്ളത്തിൽ ചാടി പൂർണമായി ഇടുക. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓ മഹത്വം. നാം അത് പാടുമ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. അവന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. എന്റെ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ടു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ പാടും, ഞാൻ ആത്മാവിൽ ആരാധിക്കും. നമ്മുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്കതിനെ വീണ്ടും മൃദുവായി പാടാം. പെന്തക്കോസ്തുകാരായ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാം. നമുക്ക് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ വികാരാവേശം നഷ്ടമായിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ബെല്ലിഗ്രഹാം പറഞ്ഞതുപോലെ, കോളറുകൾ പിന്നിലേക്ക് വെച്ച് ആ പ്രാസംഗന്മാർ തെക്കോട്ട് പോകുമ്പോൾ തങ്ങളുടെ കൈ കൊട്ടുകയും മേലോട്ടും താഴോട്ടും ചാടുകയും നിലത്ത് ചവിട്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സന്തോഷമുണ്ടാക്കാനുള്ള എന്തോ ചിലതുണ്ടായിരുന്നു. കൊള്ളാം, അതെ, എനിക്ക് ആനന്ദിക്കാനുള്ള എന്തോ ചിലത് കിട്ടിയിട്ടുണ്ട്. കാണണോ? കാണണോ? അതെ അതെ, നമുക്ക് നമ്മുടെ വികാരാവേശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈകളെ ഉയർത്താം. കണ്ണുനീരിനെ കുറിച്ച് വിഷമിക്കേണ്ട, അത് യാതൊന്നും ചെയ്യുകയില്ല. നോക്കൂ, അത് മുറിപ്പെടുത്തില്ല. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, ആർത്തുകൊണ്ട് കാറ്റ് ചുമക്കും. ശരി, അവന്റെ നാമത്തിന് മഹത്വം, വിലയേറിയ നാമം. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ടു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ നാമത്തിന് മഹത്വം. ഓ ദൈവമേ, ദൈവത്തിന് സ്തുതി. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, ഹൃദയത്തിലെ വിത്തിനെ വെള്ളത്തിൽ താഴ്ത്തു. എൻ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ടു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.